ഈ പ്രേമം പൊട്ടിയിട്ട് നിരാശാകാമുകന്മാരായിട്ട് പോകുന്നവരുണ്ട്, നിരാശയിൽ നിന്ന് കയറി വന്ന് രക്ഷപ്പെടുന്നവരുണ്ട്.
ബ്രോക്കൺ ഹാർട്ട് സിൻഡ്രോം, ഇമോഷൻസ് ബ്രേക്ക് ആവുന്നത് കൊണ്ടുണ്ടാകുന്ന ഹാർട്ട് അറ്റാക്ക്, അതുമൂലം ഉണ്ടാകുന്ന മാനസിക രോഗം, ഇതൊക്കെ കണ്ടുപിടിക്കപ്പെട്ടിരിക്കുകയാണ്. പല മോട്ടിവേഷണൽ സ്പീക്കേഴ്സും ക്വാളിഫിക്കേഷൻസ് ഒന്നും നോക്കാതെ കൗൺസിലേഴ്സ് ആണ്. നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾക്ക് അപാകതകളുണ്ടെങ്കിൽ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു ചൈൽഡ്ഹുഡ് ട്രോമയോ ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസോ അവർക്കുണ്ടായിരിക്കും. 1900 പഠിച്ചതോ പഠിപ്പിച്ചതോ അല്ല 2024 കോവിഡിന് ശേഷമുള്ള ആളിന്റെ മാനസികാവസ്ഥ. ഫീമെയിലിനായിരുന്നു ഏറ്റവും കൂടുതൽ പ്രോബ്ലംസ് ഉണ്ടായിരുന്നത്. മെയിൽ എന്ന് പറയുന്ന ആള് തികച്ചും നിരപരാധിയാണെന്ന് 6 സെഷനിടെ മനസ്സിലാവാണ്. പനിക്ക് പാരസെറ്റമോൾ എന്ന പോലെ മെന്റൽ ഹെൽത്തിന് വൈറ്റമിൻ D3 എന്ന് പറയും. നമുക്ക് പല്ലുവേദന വന്നാൽ മാത്രം ഡെന്റിസ്റ്റിന്റെ അടുത്ത് പോകുള്ളൂ, നമ്മൾക്ക് വയറുവേദന വന്നാൽ മാത്രം വയറിനെ കുറിച്ച് ചിന്തിക്കത്തുള്ളൂ. ബാക്ക് ബെഞ്ചേഴ്സ് ആണ് എന്റെ ഏറ്റവും വലിയ റിസർച്ച്. ദ മോസ്റ്റ് അമേസിംഗ് സ്റ്റുഡൻസ് ഇൻ ദ വേൾഡ്. വൃത്തികെട്ട കണ്ണും വൃത്തികെട്ട ചുണ്ടും വൃത്തികെട്ട മൂക്കുമാണ് എനിക്കെന്ന് പറയുന്ന മെജോറിറ്റിയാണ് ഉള്ളത്. കാരണം ബോഡി ഷേമിങ്ങിന്റെ ഇരകളാണ് അവര്. എന്തുകൊണ്ടാണ് മാറ്റു കറുപ്പ് വൃത്തികെട്ടതായത്? ബുദ്ധി ഇല്ലാത്തതുകൊണ്ടാണ് ഇവരിതെല്ലാം കേട്ട് പഠിക്കുന്നത്. ബുദ്ധി ഉറയ്ക്കുമ്പോൾ എല്ലാവരും തിരിഞ്ഞ് അവരെ വഴിക്ക് പോകും. അപ്പൊ നമ്മൾ അവരെ എത്തിയസ്റ്റ് എന്ന് വിളിക്കാം, നമ്മൾ അവരെ ആന്റി സോഷ്യൽ എന്ന് വിളിക്കാം, ആന്റി ഹ്യൂമൻ എന്നും വിളിക്കാം. ഈവൻ പോക്സോ എന്തെന്നറിയാത്ത ടീച്ചേഴ്സ് 48% ഉണ്ട്. 1.5 അക്കാഡമിക് കരിക്കുലം താറുമാറാക്കിയിട്ടാണ് പ്രാക്ടീസ് ചെയ്യുന്നത്. ചോദിക്കാൻ ആരുമില്ല. നമ്മളെ മക്കൾ മണ്ണെടുക്കില്ല. നമ്മൾക്ക് മണ്ണപ്പം ചുടാന്ന് പറഞ്ഞ് ഇപ്പോഴും ഹാഹാന്ന് പറഞ്ഞൊരു 3 പുസ്തകം എഴുതുന്ന മെമ്മറിയാണ്. നമുക്ക് ഇഷ്ടമില്ലാത്തൊരു ജോലി ചെയ്താൽ നമ്മളതിൽ കഷ്ടത്തോടെയാണ് ചെയ്യുന്നത്. അങ്ങനെ തന്നെയാണ് വർക്ക് ലൈഫ് സ്ട്രെസ് ഉണ്ടാകുന്നത്. ഏറ്റവും അധികം അഡ്വഞ്ചറസ് ഉള്ള സ്ഥലത്തിലേക്ക് പുള്ളി തിരിഞ്ഞതും ഏറ്റവും ഈസി വേലിക്ക് തിരിഞ്ഞതും പുള്ളിയുടെ മരണത്തിലേക്കാണ് കൊണ്ടെത്തിച്ചത്. നിങ്ങൾക്ക് 80 നിങ്ങൾ വയസ്സാവൂല. നിങ്ങളുടെ ചിന്തകൾ വയസ്സായാലേ നിങ്ങൾക്ക് വയസ്സാവുള്ളൂ. കൊറോണയുടെ സമയത്ത് സൂയിസൈഡ് കൂടി. മുമ്പ് പെണ്ണുങ്ങളായിരുന്നു, പിന്നീട് ആണുങ്ങളിൽ കൂടി. സ്മൈലിംഗ് ഡിപ്രഷൻ ഒട്ടും അറിയാൻ പറ്റത്തില്ല. ഞങ്ങൾ ഇന്നലെ വരെ കണ്ടു നല്ല ചിരിച്ചിട്ടാണല്ലോ നടന്നത് വെച്ച്. ഹൂ സെഡ് സ്മൈൽ ഈസ് എ വെർബൽ സിംബിൾ ഓഫ് ഹാപ്പിനെസ്? നോ. സ്വാഭാവികമായിട്ട് നമ്മൾ എന്തൊക്കെ തന്നെ പുരോഗമനവാദം പറയുമ്പോഴും നീ പെണ്ണാണ്, നീ വീട്ടിലാണ് എന്ന് പറയുന്ന ഒരു 70% ആളുകൾ ഇപ്പോഴും ഉണ്ട്.
സക്സസ് എന്ന് പറയുന്നത് 5 എന്ന് പറയുന്ന പോലെ പ്രിസ്ക്രിപ്ഷൻ എഴുതി വെച്ച് ചെയ്യേണ്ട ഒരു കാര്യമല്ല.
പുരുഷ സ്ത്രീ അനുപാതത്തിൽ ഏറ്റവും പെട്ടെന്ന് മരണപ്പെടുന്നത് പുരുഷന്മാരാണ്, 70s ആണ്. സ്ത്രീകൾ 80s.
പോട്ടിറ്റു പോഡ്കാസ്റ്റിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം.
ഈ എപ്പിസോഡ് മുഴുവനായിട്ട് കാണുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വലിയ എപ്പിസോഡിന്റെ കുഞ്ഞു കുഞ്ഞു ഷോർട്സ് ആയും റീൽസ് ആയും ഇൻസ്റ്റാഗ്രാമിലും അതുപോലെ യൂട്യൂബിലും ഇടുന്നുണ്ട്, അതും കാണുക. ഈ എപ്പിസോഡിൽ നിന്നും ഇൻസൈറ്റ്ഫുൾ ആയിട്ട് എന്തെങ്കിലും നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റും ചെയ്യുക. അത് നമുക്ക് മറ്റ് നല്ല നല്ല എപ്പിസോഡുകൾ നിങ്ങൾക്ക് മുന്നിലേക്ക് കൊണ്ടുവരാൻ ഒരു മോട്ടിവേഷനുമായിരിക്കും. നമ്മൾ എല്ലാ കാര്യത്തിലും മുന്നിൽ നിൽക്കുന്ന ആൾക്കാരാണ്. ഫിസിക്കൽ ഹെൽത്ത്, ഫിനാൻഷ്യൽസ് എല്ലാം നമ്മൾ നോക്കും. പക്ഷെ നമ്മൾ വിട്ടുപോകുന്ന ചില കാര്യങ്ങളാണ് നമ്മുടെ മെന്റൽ ഹെൽത്ത്, നമ്മുടെ ഹാപ്പിനെസ്. അത് ഒരു പ്രാക്ടീസാണ്. നമ്മൾ നമ്മളെ തിരിച്ചറിയുന്നത് എങ്ങനെയാണ്, നമ്മുടെ മുന്നോട്ടുള്ള ജീവിതം നമ്മൾ എങ്ങനെയാണ് ഡിസൈൻ ചെയ്യാൻ പോകുന്നത്, ഇതെല്ലാം നമ്മുടെ ലക്ഷ്യങ്ങളിലൊന്നാണ്.
നീള സ്കൂൾ ഓഫ് ഹാപ്പിനെസിന്റെ ചീഫ് ഗ്രോത്ത് ഓഫീസറായ സെലീന മാം ആണ് നമ്മളോടൊപ്പം എന്നുള്ളത്. സെലീന മാം ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഹാപ്പിനെസിന്റെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തതും അതുപോലെ തന്നെ 24 ഈ ഒരു ഫീൽഡിൽ മെന്റൽ ഹെൽത്തും അതുപോലെ ഹാപ്പിനെസിന്റെ ഫീൽഡിൽ റിസർച്ച് ചെയ്ത് ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ളതാണ്. അപ്പം സെലീന മാമിന്റെ കയ്യിൽ നിന്ന് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനും അതുപോലെ കേൾക്കാനും ഉണ്ട്. അപ്പം സെലീന മാം, വെൽക്കം ടു 42 പോഡ്കാസ്റ്റ്.
താങ്ക് യു മാത്യു, താങ്ക് യു തൗഫീഖ്, താങ്ക് യു സോ മച്ച്.
എല്ലാവരും ബിസിയാണ് പല കാര്യത്തിലും. ഒന്നുകിൽ പൈസ ഉണ്ടാക്കുന്ന, അല്ലെങ്കിൽ ജോലി കണ്ടുപിടിക്കാനുള്ള, അല്ലെങ്കിൽ പുതുതായിട്ട് പഠിക്കാനുള്ള, ഇതിലൊക്കെ നമ്മൾ മറന്നു പോകുന്ന ഒരു സംഭവമാണ് നമ്മൾ നമ്മളെ കാണാൻ മറന്നു പോകുന്നത്. നമ്മൾ എന്താണ്, എങ്ങനെയാണ് നമ്മുടെ ഇമോഷൻസ്, അതെങ്ങനെ കൺട്രോൾ ചെയ്യും. ചില നേരത്ത് നമ്മുടെ കൈവിട്ട് പോകുമ്പോഴായിരിക്കും നമ്മൾ ഇതിനെപ്പറ്റി ആലോചിക്കുക. ഒരു പക്ഷേ നമ്മുടെ കൂടെ ഉള്ളൊരു സപ്പോർട്ട് ചെയ്യും. അന്നേരം പറയും ഉപദേശം നശിപ്പിക്കാൻ, അല്ലെങ്കിൽ നമ്മൾ പുറത്തുള്ള ഒരാളെ സപ്പോർട്ട് എടുക്കും. അന്ന് നാട്ടുകാർ പറയും നിനക്ക് തലയ്ക്ക് സുഖമല്ലേ. നമ്മൾ ജീവിക്കുന്ന ഒരു പ്രതീക്ഷ അല്ലെങ്കിൽ ഒരു ഒരു ഹോപ്പ്, അതിൻ്റെ ഒരു അടിസ്ഥാനത്തിലായിരിക്കും. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് തന്നെ തുടങ്ങാം. ഹോപ്പ്,
ആക്ച്വലി ഹോപ്പിന് ആദ്യം വേണ്ടിയത് നമുക്ക് നമ്മളെ ഇഷ്ടപ്പെടലാണ്. നമ്മളൊരു സ്റ്റാറ്റിസ്റ്റിക്സ് വെറുതെ എടുത്താൽ, നിങ്ങളോട് തന്നെ ചോദിച്ചാൽ ലാസ്റ്റ് 10 നിങ്ങൾ നിങ്ങൾക്കായിട്ട് എന്താണ് ചെയ്തത്, നമ്മുടെ ജോലിയും നമ്മുടെ ഫാമിലി ടൈം അങ്ങനെ എല്ലാം പോട്ടെ, രണ്ടാൾക്കും വേണ്ടിയിട്ട് രണ്ടാൾ എന്താണ് ചെയ്തത് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം എന്തായിരിക്കും?
ഞാനൊരു കല്യാണം കഴിച്ചു.
ദാറ്റ്സ് എ ഗുഡ് ആൻസർ. ഓക്കെ, സോ അവിടെ ഹോപ്പ് ഉണ്ടാക്കാം നമുക്ക് വേണമെങ്കിൽ. നമുക്കൊരു പാർട്ട്ണർ വന്നിട്ടുണ്ട്, നമ്മുടെ ഡ്രീം ബിൽഡപ്പ് ചെയ്യുക, നമ്മുടെ ഭാവിയിലേക്ക് എന്തൊക്കെ നമ്മൾ ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ ചിന്തിക്കുക. നമ്മുടെ നല്ല ഭാവി പല കാര്യങ്ങളിലും നമ്മളോട് സപ്പോർട്ടീവ് ആയിരിക്കും. നമുക്ക് കുറേയധികം ജോവിയലാവും, നോവൽ ആശയങ്ങൾ വരും. ദാറ്റ്സ് എ ഗുഡ് തിങ്. സെയിം ലൈക്ക് തന്നെയാണ് ഈ കല്യാണം കഴിച്ചതിന് പുറമേ വേറെ എന്തൊക്കെ ചെയ്തു നമുക്ക് വേണ്ടി? പലപ്പോഴും പലരും പറയുന്ന ഉത്തരം, ഞാനിപ്പോൾ ഇവിടെ നിന്ന് സംസാരിക്കുന്നത് എന്താ എനിക്ക് വേണ്ടിയല്ലേ, എൻ്റെ ബിസിനസ്സിന് വേണ്ടിയല്ലേ, ഇതിൽ ഞാൻ പാഷൻ കണ്ടെത്തുന്നു അതുകൊണ്ട് ഇതെനിക്ക് ഇഷ്ടമാണ് എന്ന് പറയും. അങ്ങനെയല്ല. സെൽഫ് ലവ് എന്ന് പറയുന്നത് നമുക്ക് നമ്മൾക്കായിട്ട് മാത്രം ചെയ്യുന്നതിന് മുമ്പ് ഹു ആർ യു എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം നമ്മൾ എടുക്കുക. എൻ്റെ എക്സ്പീരിയൻസ് എന്ന് മാത്രമാണ് ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. കാര്യം ഇൻ മൈ പെർസ്പെക്റ്റീവ് എന്ന് പറയുമ്പോൾ അത് ഞാൻ എക്സ്പെരിമെൻ്റ് ചെയ്തതുകൂടെയാണ്. എനിക്ക് എൻ്റെ ആശയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഹോപ്പ് എന്താണെന്ന് ചോദിച്ചാൽ, നിരവധി തവണ ഫെയിലേഴ്സ് ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്നൊരു കാര്യം കൂടിയാണ് ഹോപ്പ് എന്ന് പറയുക. പലർക്കും പല വ്യത്യസ്ത ആശയങ്ങളായിരിക്കും. മെൻ്റൽ ഹെൽത്തിനെ സംബന്ധിക്കുന്ന എന്ത് കാര്യം നമ്മൾ സംസാരിക്കാൻ എടുക്കുമ്പോഴും ഒരിക്കലും ആ DSM ബൈബിളിനെ ഫേസ് ചെയ്തുകൊണ്ടോ പഠിച്ച പാഠങ്ങൾ ഫേസ് ചെയ്തുകൊണ്ടോ നമ്മൾ പറയുമ്പോഴാണ് സ്റ്റിഗ്മാറ്റിക്കായി ആവുന്നത്. തൗഫീഖ് പറഞ്ഞതുപോലെ തന്നെ, നിനക്ക് എന്താ വട്ടുണ്ടോ, നിനക്ക് പ്രാന്താണോ. പലപ്പോഴും ഞങ്ങളുടെ നില സ്കൂൾ ഓഫ് ഹാപ്പിനെസിൻ്റെ സാറ്റർഡേ സൺഡേയിലുള്ള മൈൻഡ്ഫുൾനെസ് ക്ലിനിക്കിൽ ആൾക്കാർ വരുന്നത് നിർബന്ധമായിട്ടും 5 മണി കഴിഞ്ഞാൽ വരട്ടോ മാം എന്ന് ചോദിക്കാറുണ്ട്. എന്താ 5 മണി കഴിഞ്ഞാൽ? അപ്പം നമ്മൾ കരുതും വൈകിട്ട് തിരക്കെല്ലാം ഒഴിഞ്ഞിട്ട് വരുന്നത്, മറ്റാരും കാണാതെ സ്റ്റാഫ് ആരെങ്കിലും ഉണ്ടാവില്ലല്ലോ അപ്പോൾ എന്ന് ചോദിക്കും. അപ്പോൾ പലപ്പോഴും ഒരു 10 മുതൽ 30% വരെ ഇപ്പോഴും, അത് ചെറിയ ശതമാനമാണ്, ഞാനിതിനെയൊക്കെ ലഘൂകരിച്ചേ പറയാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. ആസ് എ ഹോപ്പ് കോച്ച് ഐ ഹാവ് ടു ബി ലൈക്ക് ദാറ്റ് എന്ന് നമ്മൾ അതിനൊരു ഹോപ്പ് കൊടുക്കണമല്ലോ. അല്ലാതെ സത്യസന്ധമായ ഉത്തരമല്ല. ഞാൻ സത്യസന്ധമായിട്ട് പറഞ്ഞാൽ ഇപ്പോഴും 75% ആളുകൾ കൗൺസിലറെ കാണുന്നതോ ഒരു മെൻ്റൽ ഹെൽത്ത് പ്രാക്ടീഷണറെ കാണുന്നതോ, അതും അല്ലെങ്കിൽ നമ്മൾ കുടുംബത്തിൽ മുതിർന്നൊരാളെ പോയി കണ്ട് കരഞ്ഞ് സംസാരിക്കുന്നതോ ബുദ്ധിമുട്ടാണ്, കുറച്ചിലാണെന്ന് കാണുന്നൊരവസ്ഥ ഇപ്പോഴും ഉണ്ട്. അതിന് നമ്മുടെ ഫിലിം സ്റ്റാർസൊക്കെ മുന്നോട്ട് വന്നിട്ടുണ്ട്. പലരും പലർക്കും പല അസുഖങ്ങളാണെന്നൊക്കെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇവൻ ഏറ്റവും പുതിയതായിട്ട് ആമിർ ഖാൻ്റെ മകള് വളരെ പ്രശസ്തമായ ഒരു പോഡ്കാസ്റ്റിലൂടെയാണ്, ഒരു അമേരിക്കൻ സൈക്കോളജിസ്റ്റ് ാണ് അദ്ദേഹത്തിനെ ഇൻ്റർവ്യൂ ചെയ്യുന്നത്. അതിൽ അദ്ദേഹം തുറന്നു പറയുന്നുണ്ട് അവരുടെ എക്സ്പീരിയൻസസ്. എന്നാലും നമ്മൾക്ക് ഇതൊന്നും തുറന്നു പറയാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇനി തുറന്നു പറയാതെ ഉള്ളിൽ വെച്ച് പറഞ്ഞ് നമ്മൾ ഒരാളെ മുന്നോട്ട് പോയി, ഒരു ഹോപ്പ് കോച്ചോ അല്ലെങ്കിൽ ഒരു കൗൺസിലറെയോ അല്ലെങ്കിൽ നമ്മൾക്ക് പോട്ടെ, നമ്മൾക്ക് വിശ്വാസമുള്ള ഒരാളോട് ഓപ്പണായിട്ട് സംസാരിക്കാമെന്ന് വെച്ചോ, ഇപ്പോൾ മാത്യു എന്നെക്കുറിച്ച് എന്ത് വിചാരിക്കും എന്ന ധാരണ നമുക്കുണ്ട്. എൻ്റെ ഒരു 24 years എക്സ്പീരിയൻസിൽ റിസർച്ചിലും കൗൺസിലിങ്ങിലും മെൻ്റൽ ഹെൽത്തിലും വെൽനെസ്സിലും ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഹോപ്പ് എന്ന് പറയുന്നത് റീബിൽഡപ്പ് ചെയ്യണമെങ്കിൽ ആദ്യം നമ്മളൊന്ന് ഫെയിലിയറാണ്. അത് ഫെയിലിയറാണെന്ന് ആദ്യം മനസ്സിലാക്കണം. ഇനി ആ ഫെയിലിയർ വരുമ്പോൾ സക്സസ്സിലേക്ക് പോകാൻ എനിക്ക് പറ്റുമെന്ന് എനിക്ക് തോന്നണം, അവിടെയാണ് ഹോപ്പ് വരുന്നത്. ഇതെല്ലാം മെന്റൽ ഹെൽത്തുമായിട്ട് നല്ലവണ്ണം ബന്ധമുള്ളതാണ്.
ഈ പ്രേമം പൊട്ടിയിട്ട് നിരാശാകാമുകന്മാരായിട്ട് പോകുന്നവരുണ്ട്, നിരാശയിൽ നിന്ന് കേറി വന്ന് രക്ഷപ്പെടുന്നവരുണ്ട്.
ജിമ്മിലൊക്കെ പോയി മസിലൊക്കെ വെച്ച് ഡേറ്റ് ഒക്കെ ചെയ്ത്
ബ്രേക്കപ്പിന്റെ വീഡിയോ ഉണ്ടാവും, അതിന്റെ പുറമെ ജിമ്മിൽ പോയി ഇങ്ങനെ മസിൽ വിരിവിച്ച് ഇങ്ങനെ ഒരു സാധനം ഉണ്ടാവും.
മാത്യു തൗഫീഖിനെ തന്നെ നോക്കി അത് പറഞ്ഞു. ഞാനൊരു കാര്യം പറയാം. ഇപ്പൊ നിങ്ങൾ പറഞ്ഞത് വെച്ചിട്ടാണെങ്കിൽ ഏറ്റവും ലാസ്റ്റ് മന്തിലാണ് ഞാനിത് വായിച്ചത്. റിപ്പോർട്ട് ചെയ്ത ഡേറ്റ് ആണെന്ന് എനിക്ക് ഓർമ്മയില്ല. ബ്രോക്കൺ ഹാർട്ട് സിൻഡ്രോം, അതായത് പ്രേമ നൈരാശ്യം കൊണ്ട് എന്ന് മലയാളത്തിൽ നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞാൽ, ഇമോഷൻസ് ബ്രേക്ക് ആവുന്നത് കൊണ്ടുണ്ടാകുന്ന ഹാർട്ട് അറ്റാക്ക്, അതുമൂലം ഉണ്ടാകുന്ന മാനസിക രോഗം, ഇതൊക്കെ കണ്ടുപിടിക്കപ്പെട്ടിരിക്കുകയാണ്. ഹോപ്പ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ചിന്തിക്കാനുള്ളത് സെൽഫ് ലവ് ആണ്. സെൽഫ് ലവ് ഫെയിലുവറിലൂടെ പോകും എന്നുള്ളത് കറക്റ്റാണ് മാത്യു. പക്ഷേ ഈ സെൽഫ് ലവ് പോകുന്നത് ഫെയിലുവറിലൂടെ ആവുമ്പോൾ നമ്മൾ വളർത്തിക്കൊണ്ട് വരുന്ന രീതി വെച്ചിട്ടാണത്. എല്ലാവരും ഒരുപോലെ നിങ്ങൾ പ്രകാശിക്കുവിൻ പ്രകാശിക്കുവിൻ എന്ന് പറഞ്ഞാൽ എല്ലാവരും പ്രകാശം, അതൊന്നും പറ്റില്ല. ഇപ്പോൾ എനിക്കൊരു 100% എടുക്കുവാണെങ്കിൽ എൻ്റെ സക്സസ് റേറ്റ് ഇപ്പോഴും 80-90% ഇടയിൽ മാത്രമാണ്. കാരണം എന്ന് പറഞ്ഞാൽ കൃത്യമായി 100% അതിനകത്ത് നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ല. ഒരു വ്യക്തി വളർന്നു വരുന്ന സാഹചര്യം അവന് പ്രതീക്ഷ കൊടുക്കുന്നു, അവൻ്റെ ഭാഷ അവന് പ്രതീക്ഷ കൊടുക്കുന്നു, അവൻ്റെ ചിന്തകൾ പ്രതീക്ഷ കൊടുക്കുന്നു, പഠിച്ചത് അറിവും അറിവുകേടും തിരിച്ചറിവും അവന് പ്രതീക്ഷ കൊടുക്കുന്നുണ്ട്. ഇത്തരം കാര്യങ്ങളെല്ലാം ഞാൻ മാത്യുവിന് ഒരു ഇൻസ്പിറേഷൻ കൊടുത്താൽ, ഒരു മോട്ടിവേഷൻ കൊടുത്താൽ എനിക്ക് ഭയങ്കര തമാശയാണ്. ഇതത് കഴിഞ്ഞാൽ അത് പോകുന്നത് എന്തുകൊണ്ടാണ്? ഹ്യൂമൻ മൈൻഡ് എല്ലാ സമയവും ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മൈൻഡാണ്. നമ്മൾ ഹോപ്പ് കോച്ചിങ്ങിൽ ചെയ്യുന്നത് എന്താണ്? എത്ര ഫെയിലേഴ്സാണ് വന്നിട്ടുള്ളത് അതിൻ്റെ ആഴം അളക്കുക, എത്ര സക്സസ് വന്നിട്ടുണ്ട് അതിൻ്റെ ആഴം അളക്കുക, എന്തുകൊണ്ട് ഫെയിലുവർ വന്നു എന്ന് ആ ക്ലയൻറ്റിനെ പഠിപ്പിക്കുക, എന്തുകൊണ്ട് ഇവിടെ സക്സസ് ആയി എന്ന് പഠിപ്പിക്കുക, അതിന് സപ്പോർട്ടീവായിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് എന്തൊക്കെയാണ്, നമ്മൾ പറയാറില്ലേ എവിടെ നിന്നൊക്കെയാണ് നിങ്ങൾക്ക് നീരുറവകൾ ഉണ്ടായത്, എവിടെ നിന്നൊക്കെയാണ് നിങ്ങൾക്ക് വെള്ളം ഇല്ലാണ്ടായി പോയത്, ഇതെല്ലാം നമ്മൾ ചർച്ച ചെയ്യുക.
ഒരു എക്സാമ്പിൾ ആയിട്ട്
ഡിവോഴ്സ് കേസ്, ഡിവോഴ്സ് കൗൺസിലിംഗ് ഉണ്ട്. നമ്മളതിന് ആ പേര് നമ്മൾ മനസ്സിലാവാൻ വേണ്ടി പറഞ്ഞതാണ്. നമ്മൾ ഭാഷയിൽ പറഞ്ഞ റിലേഷൻഷിപ്പ് റെസിലിയൻസി ട്രെയിനിങ്. നമ്മുടെ കേരളത്തിൽ ബഹുഭൂരിപക്ഷം സൂയിസൈഡിനും പ്രധാനപ്പെട്ട കാരണം ഫാമിലി ബ്രേക്കപ്സ് ആണ്. ഇപ്പോൾ ഒരാൾക്ക് 45 ഇയേഴ്സ് ആയിട്ടുള്ള ഒരു ലേഡി, 48 ഇയേഴ്സ് ആയിട്ടുള്ള ഒരു ജെന്റിൽമെൻ, രണ്ടാളും കഴിഞ്ഞ 14 വർഷമായി തല്ലുവെക്കുകയാണ് വിവാഹ ജീവിതത്തിൽ. അതിന് പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്ന് അവർ തന്നെ പറയുന്നു, ഹസ്ബൻഡ് നാർസിസ്റ്റാണ്. ഇതിൻ്റെ വിഷയം എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങൾ രണ്ടുപേരോടും ഒരു മീഡിയ പേഴ്സൺസ് എന്ന നിലയിലുള്ള റിക്വസ്റ്റ്, ഞാൻ എവിടെ പോയാലും പറയുന്ന റിക്വസ്റ്റ്, ശക്തമായ രീതിയിലല്ലാത്ത അപക്വമായ മെൻ്റൽ ഹെൽത്ത് എഡ്യൂക്കേഷനാണ് നടക്കുന്നത് ഒരു പരിധിവരെ. പലരും പല മോട്ടിവേഷണൽ സ്പീക്കേഴ്സും ക്വാളിഫിക്കേഷൻസ് ഒന്നും നോക്കാതെ കൗൺസിലേഴ്സാണ്, പലരും സൈക്കോളജിസ്റ്റുകളാണ്. അല്ലെങ്കിൽ നമ്മളൊരാളുടെയും അറിവോ അറിവുകേടോ ഒന്നും നോക്കിയിട്ടൊന്നും അല്ലല്ലോ നമ്മളൊരാളെ ഇഷ്ടപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ആരെയും കുറ്റപ്പെടുത്താനും പറ്റില്ല. പല മെൻറ്റേഴ്സും അവരുടെ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് എന്താണ് എന്ന് നോക്കിയിട്ടല്ലോ ഇഷ്ടപ്പെടുന്നത്. പക്ഷെ എപ്പോഴും ശ്രദ്ധിക്കാനുള്ളത്, നമ്മളിതൊക്കെ ചെയ്യുന്ന സമയം നമ്മൾ ആരോടാണ് സംസാരിക്കുന്നത്, അവരുടെ സക്സസ് റേറ്റ് എത്ര, അവരെന്താണ് നമ്മൾ ചെയ്യുന്നതെന്നൊക്കെ നോക്കുക. പല സ്ഥലങ്ങളിലും പല രീതികളിലുള്ള കൗൺസിലിങ്ങോ അല്ലെങ്കിൽ സപ്പോർട്ടിങ് മെൻറ്ററിങ്ങോ ഒക്കെ കഴിഞ്ഞിട്ടാണ് ഈ ഒരു കേസ് സ്റ്റഡി വരുന്നത്. പറഞ്ഞു തുടങ്ങുന്നത് നാർസിസ്റ്റ് ഹസ്ബൻഡ് അല്ലെന്തോ, അവരൊക്കെ ഷോർട്ട് ഫോംസ് NDA എന്നൊക്കെ പറയാം. നമ്മൾ അതിൻ്റെ എല്ലാ സിംറ്റംസ് എല്ലാം നോക്കുന്നു. അവരുടെ ജീവിത രീതിയിൽ കരഞ്ഞു വിളിച്ച് ബഹളം വെച്ച് പറയുന്നതെല്ലാം നമ്മൾ കേൾക്കുന്നു. അവർക്ക് ഡിവോഴ്സാണ് ആവശ്യമുള്ളത് എന്ന് പറയും. ഇപ്പം ഇങ്ങോട്ടേക്ക് ആവശ്യപ്പെടാൻ, എനിക്ക് പനിയുണ്ട്, പാരസെറ്റമോൾ പറ്റത്തില്ല എന്ന് പറയുന്നതുകൊണ്ട് നമ്മൾ പറയുകയാണ് എനിക്കിത് പറ്റത്തില്ല, ഇത് മാത്രം മതി എന്ന് പറയാണ്. അപ്പം നമ്മളൊരു മെൻഡർ അല്ലെങ്കിൽ നമ്മളൊരു ഹാപ്പിനെസ് കോച്ച് ഓർ മേ ബി എനി കൗൺസിലർ ഹാവ് ടു ജസ്റ്റ് ഗോ ബാക്ക് ടു ദാറ്റ് ചൈൽഡ്ഹുഡ്. ഒരു പ്രശ്നം നടക്കുന്ന സമയത്ത് നമ്മളൊരിക്കലും നിങ്ങളുടെ കുട്ടിക്കാലം എവിടെയായിരുന്നു എന്ന് നമുക്ക് നമ്മുടെ സയൻറ്റിഫിക് സ്റ്റഡിയിൽ അതുണ്ട്. പക്ഷെ നമ്മൾ ആദ്യം ആ ചോദ്യം ആയിരിക്കില്ല ചോദിക്കുന്നത്. പക്ഷെ എൻ്റെ കേസ് സ്റ്റഡിയിൽ നിന്നും എല്ലാ വ്യക്തികളുടെയും കുട്ടിക്കാലമാണ് അവരുടെ പ്രോബ്ലംസിൽ ഏറ്റവും, ഒരു 35+ 45+ വന്നിട്ടുള്ള, ഇവ ഞാനാണെങ്കിലും നിങ്ങളാണെങ്കിലും നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾക്ക് അപാകതകളുണ്ടെങ്കിൽ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു ചൈൽഡ്ഹുഡ് ട്രോമയോ ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസോ അവർക്കുണ്ടായിരിക്കും. എനിക്ക് 1-ാം തീയതി തൊട്ട് ഇന്നേക്ക് 20-ാം തീയതിക്കിടയിൽ എനിക്ക് വന്നിട്ടുള്ളത് ഏതാണ്ട് 43 കേസസ് വന്നിട്ടുണ്ട്. ഐ എം വെരി ലക്കി എന്ന് എനിക്ക് വർക്കിൻ്റെ കാര്യത്തിൽ പലപ്പോഴും പറഞ്ഞാലും ഭയങ്കര സങ്കടമാണ്. കാര്യം ഇപ്പം ഈവൻ ഓരോ ദിവസം തോറും വരുന്ന ഓരോ സെക്ഷൻസിലും നമ്മുടെ പ്രാർത്ഥന എന്ന് പറയുന്നത് അവിടെ ഒരു ഫാമിലി ഇല്ലാണ്ടായി പോകരുത്, ഒരാൾ ഒറ്റയ്ക്കായി പോകരുത്, അവരത്രയും മറ്റേ സ്നേഹിക്കുന്നുണ്ട്, അത് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം എന്നുള്ളതാണ്. റിലേഷൻഷിപ്പ് റെസിലിയൻസിയിൽ ആദ്യം വേണ്ടുന്നത് ഹൂ ആ മൈ എന്ന ചോദ്യത്തിൻ്റെ ഉത്തരമാണ്. ഹൂ ആ മൈ എന്ന ചോദ്യത്തിൻ്റെ ഉത്തരമാണ് ഹൂ ആർ യു എന്ന ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് കിട്ടുന്നത്. ഈവൻ ഐ വോണ്ട് നോ എബൌട്ട് മൈ സെൽഫ് ആൻഡ് മൈ ലിമിറ്റേഷൻസ്. ഐസ് ഐ ടോൾഡ് യു എൻ്റെ ലിമിറ്റേഷൻസ് ഇത്രയുമാണ്. എനിക്ക് ലിമിറ്റേഷൻസിൽ നീ അഡ്ജസ്റ്റ് ചെയ്യണം എന്നുള്ളതല്ല, ഇതെൻ്റെ ലിമിറ്റേഷനാണ്, പറഞ്ഞ് മനസ്സിലാക്കി മുന്നോട്ട് പോകാം. ഈവൻ എവ്രി വൺസ് ലൈഫ് ഈസ് ലൈക്ക് ദാറ്റ്. അതിനകത്തൊരു സാക്രിഫൈസാണ് എൻ്റെ മോള് അല്ലെങ്കിൽ എൻ്റെ മകൻ ത്യാഗം ചെയ്ത് ജീവിക്കുന്നു എന്നതല്ല. നമ്മൾ വഴക്കുണ്ട്, ഇപ്പം ഞാനാണെങ്കിൽ വീട്ടിൽ നിറയെ തലവയ്ക്കുന്ന ആളാണ്, നിറയെ വഴക്കുണ്ടാക്കാറുണ്ട്. പക്ഷേ ഇതിനകത്ത് എന്തുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുന്നു എന്ന് ചോദിച്ചാൽ, വി നോ ദാറ്റ് വാട്ട് ഐ ആം. എല്ലാ ലിമിറ്റേഷൻസും ഉള്ള, എല്ലാ പ്രശ്നങ്ങളും ഉള്ള, എല്ലാ കുരുത്തക്കേടുകളുള്ള ഒരാളാണ് ഞാനെന്ന് തോന്നിയാൽ എനിക്ക് ആ ഐ ഫാക്ടർ റിലേഷൻഷിപ്പിൽ ഉണ്ടാവില്ല. ഒരു ഹോപ്പ് കോച്ച് ചെയ്യുന്നത് എന്താണ് നീ എന്ന് ആദ്യം നോക്കലാണ്. ഒരാൾ എന്താണെന്ന് നോക്കുന്നതിന് എന്താ ചെയ്യുക? 45 മിനിറ്റ്സിലാണ് ഒരു സെഷൻ. 45 മിനിറ്റ്സിൽ ഇപ്പം നിങ്ങൾക്ക് എൻ്റെ റിവ്യൂ നോക്കിയാലോ അല്ലെങ്കിൽ എൻ്റെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇതോ നോക്കിയാൽ, നിങ്ങൾക്ക് ഫീഡ്ബാക്ക് നോക്കിയാൽ അറിയാൻ പറ്റും. ഒരു സെഷൻ എന്ന് പറയുന്നത് ചിലപ്പോൾ 6-7 മണിക്കൂറിലേക്ക് പോവാം. അതെന്ന് പറയുന്നത് നമ്മളവിടെ ഇത്ര രൂപ കിട്ടുന്നു അല്ലെങ്കിൽ ഇത്ര മിനിറ്റ് കഴിഞ്ഞാൽ ഞാൻ ഇരിക്കില്ല. നമ്മൾ പഠിച്ചത് എന്താ? ഒരു സെഷനിൽ 45 മിനിറ്റ്സ് ഷാർപ്പ്. അപ്പോൾ പഠിച്ച കാര്യങ്ങൾ നമുക്കൊരിക്കലും അങ്ങനെ പ്രാക്ടിക്കലി എടുക്കാൻ പറ്റില്ല. കാര്യം 1900 ആണ്ടുകളിൽ പഠിച്ചതോ പഠിപ്പിച്ചതോ അല്ല 2024 കോവിഡിന് ശേഷമുള്ള ആളിൻ്റെ മാനസികാവസ്ഥ. അപ്പോൾ ഓരോ മനുഷ്യൻ്റെയും മാനസികാവസ്ഥകൾ വ്യത്യസ്തമാണ്. ഞാൻ സൈക്കോളജിയിൽ എനിക്ക് 16 വർഷമായി. ബാക്കിയുള്ളതെല്ലാം ടീച്ചിങ്ങിലും ലെക്ചറിങ്ങിലും സോ കോൾഡ് മോട്ടിവേഷൻ. ഇപ്പം അങ്ങനെ പറയണമെങ്കിൽ എനിക്ക് ഇഷ്ടമല്ല, എങ്കിൽ പോലും ഗ്രോത്ത് ഇൻട്രിൻസിക് മൈൻഡ് സെറ്റ് ഞാൻ എനിക്കില്ലാത്തത് കൊണ്ട് പഠിച്ചതാണ്. ഏതൊരു വ്യക്തിയോട് നോക്കിയാൽ അവർ സ്വയം നന്നാകാനായിരിക്കും ആദ്യം എന്തെങ്കിലും ചെയ്യല്. സത്യസന്ധമായിട്ടും ഞാൻ എന്നെ മാറ്റാനും ഞാൻ കുറേ ചേഞ്ച് ആവശ്യമാണെന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഹോപ്പ് കോച്ചിങ് അല്ലെങ്കിൽ ഞാൻ ഈ ഹാർവേഡിൻ്റെ കോഴ്സ് ചെയ്തതും ഞാൻ ഇത്രയധികം പഠിച്ചതും ഒക്കെ അതിൻ്റെ ബേസിസിൽ മാത്രമാണ്. ഇപ്പം ഞാൻ ജനിച്ച വീടിൻ്റെ മതം, ഞാൻ വളർന്ന മതം, ഞാൻ പഠിച്ചത്, ഇതെല്ലാം നമ്മളുടെ കോച്ചിങ് ടൈമിൽ റീലേണും അൺലേണും ചെയ്തിട്ടേ ഒരു കൗൺസിലർ അല്ലെങ്കിൽ ഒരു മെൻറ്റർ ഇരിക്കാൻ പാടുള്ളൂ. എൻ്റെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയ പെൺകൊച്ചുങ്ങൾ ഇങ്ങനെ വേണമെന്ന് പഠിപ്പിക്കുന്നിടത്ത് എൻ്റെ അടുത്തേക്ക് വന്ന കുട്ടി 14 വയസ്സിൽ ഡേറ്റിംഗ് ഉള്ളതാണെന്ന് പറയുമ്പോൾ, അയ്യോ അരുത്, അങ്ങനെ ചെയ്തുകൂടാ, പാവമല്ലേ, കല്യാണം കഴിക്കുമ്പോൾ ഇങ്ങനെ ആകില്ലേ എന്ന് പറയാൻ ഞാനില്ല. കാര്യം ഞാനെന്ന് പറയുന്ന ആള് 1982 ആളാണെങ്കിൽ അല്ലെങ്കിൽ 80s ആളാണെങ്കിൽ ഈ കുഞ്ഞ് 2000 2020 ജനിച്ചതോ 2000 ജനിച്ച ഒരു കുട്ടിയോടാണ് ഞാൻ സംസാരിക്കുന്നത്. എന്നെ പഠിപ്പിച്ച ഇസംസും എൻ്റെ ഈ എല്ലാ PG degrees പുസ്തകങ്ങളും പറയുന്നത് എൻ്റയർലി ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ഹോപ്പ് കോച്ചിങ് എന്ന് പറയുന്നത് കസ്റ്റമൈസ്ഡ് ടു എവറി പേഴ്സൺ ആണ്. മാത്യുവിൻ്റെ പ്രതീക്ഷ ആയിരിക്കില്ല തൗഫീഖിൻ്റെത്. നിങ്ങൾക്ക് രണ്ടുപേരും രണ്ട് മാതാപിതാക്കളാണ്, രണ്ട് ജീനാണ്, രണ്ട് ക്രോമസോമാണ്, രണ്ട് വ്യത്യസ്ത സാഹചര്യങ്ങളിൽ വളർന്നവരാണ്, വികസിച്ചവരാണ്, പഠിപ്പിച്ച അധ്യാപകർ വേറെയാണ്, പഠിച്ച അറിവ് ഫിസിക്സ് ഒന്നായിരിക്കില്ല പഠിച്ചത്, രണ്ട് രീതിയിലായിരിക്കും പഠിക്കുന്നത്, കെമിസ്ട്രി ഒന്നായിരിക്കില്ല പഠിപ്പിക്കുന്നത്. അപ്പോൾ എന്താ ചെയ്യുക, ഓരോ വ്യക്തിയുടെയും ഡേറ്റ എടുക്കുന്ന ഡീപ്പ് റൂട്ടഡ് ചൈൽഡ്ഹുഡിൽ പോയിട്ട് അപ്പത്തൊട്ടുണ്ടായിട്ടുള്ള വിഷയങ്ങൾ. ഞാൻ ഈ കേസ് സ്റ്റഡിയിലേക്ക് തിരിച്ചു വന്നാൽ ആ എക്സ് പേഴ്സൺ, ഞാൻ എക്സിനെ ഫീമെയിൽ എന്ന് പറയാം, വൈയിനെ മെയിൽ എന്ന് പറയാം, ഫീമെയിലിനായിരുന്നു ഏറ്റവും കൂടുതൽ പ്രോബ്ലംസ് ഉണ്ടായിരുന്നത്. മെയിൽ എന്ന് പറയുന്ന ആൾ തികച്ചും നിരപരാധിയാണെന്ന് നമുക്ക് ഏതാണ്ടൊരു 6 സെഷനടെ മനസ്സിലാവുകയാണ്. കുട്ടിക്കാലത്തെ അച്ഛൻ മരിച്ചുപോയി, അച്ഛൻ്റെ സ്നേഹം കിട്ടാതെ വളരുന്ന മൂത്ത മകൾ, ബാക്കി 3 സഹോദരങ്ങൾ എല്ലാവരും തന്നെ ആണുങ്ങളാണ്, വളരെ ട്രഡീഷണൽ ആയിട്ടുള്ള ഫാമിലി. ഇപ്പോൾ അവർക്ക് ഇത്രയും വയസ്സാകുമ്പം 1975-76 ജനിച്ച ഒരാളാണ്. അപ്പോൾ അവരുടെ ജിയോഗ്രഫിക്കൽ സ്ട്രാറ്റജി വേറെയാണ്. നമ്മൾ കഴിക്കുന്ന ബർഗറും കുഴിമന്തിയും ഒന്നും അന്ന് അവർ കഴിച്ചിട്ടുണ്ടാവില്ല, നമ്മൾ കുടിച്ചത് അവർ കുടിച്ചിട്ടുണ്ടാവില്ല, അവരുടെ വസ്ത്രങ്ങൾ ഇന്നത്തേതായിരിക്കില്ല. പക്ഷെ ഇന്നാണ് അവരുടെ മൈൻഡ് ഇങ്ങനെ ഇരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ബാക്കിലേക്ക് പോവാം, എന്താണ് ചൈൽഡ്ഹുഡ്, എവിടെ പഠിച്ചു, ബുള്ളിങ് ഉണ്ടായിരുന്നോ, ബോഡി ഷെയ്മിങ് ഉണ്ടായിരുന്നോ, ഒറ്റ മകളും 3 കൂടെ ഉണ്ടാവുന്ന ഒരമ്മ, അപ്പനില്ലാതെ വളർത്തിയ അമ്മയുടെ സ്റ്റേറ്റ് ഓഫ് മൈൻഡ് എന്തായിരുന്നു, എന്താണ് അമ്മ നിങ്ങൾക്ക് തന്നുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ ഞങ്ങൾക്ക് ഒത്തിരി സ്കെയിൽസ് ഉണ്ട് കോച്ചിങ് ലെവലിൽ, ഒത്തിരി സ്കെയിൽസിലൂടെ നമ്മളിത് പഠിക്കും. ഇത് പഠിച്ചു കഴിഞ്ഞിട്ട് അതിൻ്റെ അവസാനം എത്തുമ്പോഴേക്കും നമ്മൾ ഏറ്റവും വലിയ നമ്മുടെ ചലഞ്ച് ഫാക്ടർ, ഇത് നമ്മളവരെ മനസ്സിലാക്കിപ്പിക്കുന്നതിന് നമ്മളെടുക്കുന്ന ഒരു നിരവധി കേസ് സ്റ്റഡീസും പഠനങ്ങളും എടുത്തിട്ട് നമ്മൾ പതുക്കെ പറഞ്ഞുകൊടുക്കും, ഇതൊന്ന് ആലോചിക്കുക, ഇവിടുന്ന് നമ്മൾ തുടങ്ങുകയാണെങ്കിൽ നമുക്കത് ശരിയാവും, ഇതിനകത്ത് അപ്പുറത്ത് നിൽക്കുന്ന ആളിനെ ഉപദ്രവിക്കാൻ പോവാതിരിക്കുക. റിപ്പീറ്റഡ് ടോക്കാണ് ലേഡീസിൻ്റെ ഏറ്റവും വലിയ പ്രശ്നമുള്ളത്. അപ്പോൾ ഒരു വിഷയം മുമ്പുണ്ടായിട്ടുള്ളത് ആ അമ്മ റിപ്പീറ്റഡ്ലി സംസാരിച്ച് സംസാരിച്ചായിരിക്കുമല്ലോ ഈ കുട്ടി കേൾക്കുന്നത്. ഈ കുട്ടിയുടെ ജീവിതത്തിൽ ഒരുപാട് പ്രതീക്ഷകളുണ്ടെങ്കിൽ മറ്റൊരാളുടെ ജീവിതം അങ്ങനെ 3 ഇതുപോലൊരു പെൺകുട്ടിയും എൻ്റെ കസിൻ അങ്ങനെയാണ്, പക്ഷെ അവരങ്ങനെ അല്ലല്ലോ എന്ന് പറയുമ്പോൾ ഞാൻ അവരുടെ എൻ്റെ ജോലി എന്താണ്, ഹോപ്പ് കോച്ചിങ് എന്താണ്, പ്രതീക്ഷ കൊടുക്കുന്ന എവിടെയാണ്, ഈ പറയുന്ന ഐഡൻറ്റിഫിക്കേഷൻ അല്ലെങ്കിൽ എങ്ങനെയാണ് ക്രൈസിസ്, ഐഡൻറ്റിറ്റി ക്രൈസിസ് എങ്ങനെ ഉണ്ടായി എന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കലാണ്. അപ്പോൾ അതിന് ഡീപ്പ് റൂട്ടിൽ പോയി ഒരു വ്യക്തി ജനിച്ച സമയം തൊട്ട് ഞങ്ങളുടെ കേസ് സ്റ്റഡി സ്റ്റാർട്ട് ചെയ്യുന്ന ഗുണം മൈൻഡ്ഫുൾനെസ്സിലെ സിസേറിയൻ ആണോ അല്ലെങ്കിൽ എത്ര ബോഡി വെയ്റ്റ് ഉണ്ടായിരുന്നു പ്രസവിച്ചപ്പോഴെന്നാണ്. നിങ്ങൾക്കറിയോ പലർക്കും അവരുടെ ഡേറ്റ് ഓഫ് ബർത്ത് കൺഫേമായിട്ട് അറിയില്ല, പലർക്കും ജനിച്ച സമയത്തുള്ള ബോഡി വെയ്റ്റ് അറിയില്ല, പലർക്കും ഇമ്മ്യൂണൈസേഷൻ മൊത്തം ഉണ്ടോ എന്നറിയില്ല, പലരും എല്ലാം ഇതെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ സത്യത്തിൽ എനിക്ക് എന്നെക്കുറിച്ചൊന്ന് അറിഞ്ഞുകൂടല്ലോ മാം, ഇങ്ങനെ പറയുന്നൊരു സിറ്റുവേഷനിലേക്ക് എത്തിക്കുന്നതാണ് എൻ്റെ ഹോപ്പ് കോച്ചിങ്ങിൻ്റെ ആദ്യത്തെ ഫേസ്. 2 2 കൊടുത്തുവിടാം. ഈ 2 നമ്മളിവിടെ നിന്ന് മെൻറ്റർ ചെയ്യും, ഞാൻ തന്നെ വിളിക്കാറുണ്ട് പേഴ്സണലി മെൻറ്റർ ചെയ്തിട്ട് എന്തായി നമ്മുടെ ടാസ്ക്, ആ ടാസ്ക് ചെയ്യാൻ പറ്റുമോ, ഇന്നുവരെയെങ്കിലും വൈറ്റമിൻ D3 ടെസ്റ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഈ 46 വയസ്സുകാരി ഇന്നേ വരെ ചെയ്തിട്ടില്ല. തല്ലുവെച്ചിട്ട് ബഹളമുണ്ടാക്കി ഈ മനുഷ്യനെതിരെ എത്രയോ കേസുകൾ കൊടുക്കുന്നതിന് സമയം സ്പെൻഡ് ചെയ്യുന്നുണ്ട്. സ്വന്തമായിട്ട് ഭക്ഷണം നല്ല ആസ്വദിച്ച് കഴിക്കേണ്ട സമയം, നമ്മൾ ഭക്ഷണം ആസ്വദിച്ച് കഴിക്കുന്നുണ്ടോ, എവിടെയാണ് മൈൻഡ്ഫുൾനെസ് ഉള്ളത്? നമുക്കില്ല. നമുക്ക് മൈൻഡ്ഫുൾനെസ് വേണമെങ്കിൽ ആദ്യം നമ്മൾ കുറച്ച് സൈലൻ്റായിട്ടും പീസ്ഫുള്ളായിട്ടുള്ളൊരു സിറ്റുവേഷൻ നമ്മുടെ ജോലിയിലും ഉണ്ടാക്കാൻ പറ്റും, ആസ്വദിച്ച് ചെയ്യാൻ പറ്റും. US ഇതെല്ലാം സ്റ്റാർട്ട് ചെയ്തിന് മൂവിങ് ടേബിളായി, പ്രൊഫഷണൽ ഡ്രസ് കോഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കംഫർട്ടബിളായിട്ട് ഡ്രസ് കോഡ് ഇട്ടിട്ട് വന്നാൽ മതി എന്നായി. അപ്പോൾ ഏറ്റവും അധികം ഒരു മനുഷ്യനെ മനസ്സിലാക്കുന്നതിലൂടെയാണ് ഹോപ്പ് കോച്ചിങ് തുടങ്ങുന്നത്. അത് അവൻ്റെ ചൈൽഡ്ഹുഡിൽ നിന്നാണ് ആ സ്റ്റഡി ഫാക്ടർ നമ്മൾ എടുക്കേണ്ടത്. അത് എത്തിക്കഴിഞ്ഞാൽ മിനിമം ഒരു 1 or 2 സെഷൻസ് ഈസ് ഇനഫ് ഇൻ മൈ കരിയർ. പിന്നെ അവർ നമ്മൾ വിളിക്കാൻ പോലും പാടില്ല, അല്ലാണ്ട് ആജീവനാന്തം നമ്മളവിടെ മെൻഡറാകാൻ പാടില്ല. ഇറ്റ്സ് എ അട്ടർ ഫെയിലിയർ ഓഫ് എ കൗൺസിലർ ഓർ മേ ബി എ തെറാപ്പിസ്റ്റ്.
വൈറ്റമിൻ D3 കാര്യം പറഞ്ഞു, അതും മെന്റൽ ഹെൽത്തുമായിട്ട് എന്തെങ്കിലും റിലേഷൻ?
അയ്യോ, ഞാൻ പറയുന്നത് എൻ്റെ ഭാഷയും പറയുന്നത് എൻ്റെ ഇക്വേഷൻ ആയിട്ട് പറയാം, എൻ്റെ അധ്യാപകരൊക്കെ കേൾക്കുന്ന ഒരു പോഡ്കാസ്റ്റ് ആയിരിക്കും. എന്നാലും സാറിനോടൊക്കെ ക്ഷമ ചോദിച്ചിട്ട് പറഞ്ഞാൽ ഞാൻ പറയും പനിക്ക് പാരസെറ്റമോൾ എന്ന പോലെ മെന്റൽ ഹെൽത്തിന് വൈറ്റമിൻ D3 എന്ന് പറയാം.
അത്രയ്ക്കും
അതിലേറെ ഇമ്പോർട്ടൻ്റ് ആണ്. പാരസെറ്റമോളിന് പകരം ഇപ്പോൾ കോമ്പൻസേറ്ററി വന്നിട്ടുണ്ട്, ഇതിനങ്ങനെ ഇല്ല. ഞങ്ങൾ എൻ്റെ നീല സ്കൂൾ ഓഫ് ഹാപ്പിനെസ് ഏതാണ്ട് 7000 കുട്ടികൾക്ക് ഇപ്പോൾ ഗ്ലോബൽ ഹാപ്പി സ്കൂൾ പ്രോജക്റ്റ് ചെയ്യുന്നുണ്ട്. ശബരിഗിരി ഇൻ്റർനാഷണൽ സ്കൂൾ, നവജീവൻ ബഥനി സ്കൂൾ തുടങ്ങിയ വളരെ ഫേമസ് ആയ സ്കൂളുകൾ ഉൾപ്പെടെ ചെയ്യുന്നുണ്ട്. ഇതിൽ നമ്മൾ ചെയ്തൊരു സ്റ്റഡി ആയിരുന്നു ഡേറ്റ. സ്റ്റഡി ചെയ്തായിരുന്നു എത്ര പേർക്ക് വൈറ്റമിൻ ഡി ത്രീ, ഇവൻ ടീച്ചേഴ്സിന്. മലയാളിയുടെ ഒരു പ്രശ്നം, മലയാളി എന്ന് പറഞ്ഞാൽ വിഷമമുണ്ടാകാതിരിക്കാൻ നമ്മൾ ഓൾറെഡി തന്നെ സോറി പറഞ്ഞിട്ട് തുടങ്ങാം. നമ്മൾ ഉൾപ്പെടുന്ന മലയാളികളുടെ അല്ലെങ്കിൽ നമ്മളുടെയൊക്കെ പ്രശ്നം, നമുക്ക് പല്ലുവേദന വന്നാൽ മാത്രമേ ഡെന്റിസ്റ്റിൻ്റെ അടുത്ത് പോകുള്ളൂ, നമ്മൾക്ക് വയറുവേദന വന്നാൽ മാത്രമേ വയറിനെ കുറിച്ച് ചിന്തിക്കത്തുള്ളൂ, നെഞ്ചിടിപ്പ് വന്നാൽ മാത്രം ഹാർട്ട് ഉണ്ടല്ലോ എന്ന് ചിന്തിക്കുള്ളൂ. നേരെ മറിച്ചിട്ട് കുഞ്ഞുങ്ങളുടെ കാര്യത്തിലേക്ക് എടുക്കുമ്പോൾ ഇമ്മ്യൂണൈസേഷൻ എടുക്കുന്ന പോലെ തന്നെ എല്ലാ മാസവും ഒരമ്മയ്ക്കും അപ്പനും കൃത്യമായിട്ട്, നിങ്ങൾക്ക് കുട്ടികളുണ്ടെങ്കിൽ നിങ്ങൾ കുട്ടികളെ എല്ലാ മാസവും എല്ലാം മാറ്റി വെച്ച് ബോഡി ചെക്കപ്പിന് കൊണ്ടുപോകണം എന്നില്ല. ഇല്ലെങ്കിൽ സ്റ്റാർ ഹെൽത്തോ അല്ലെങ്കിൽ എന്തെങ്കിലും ഹെൽത്ത് ഇൻഷുറൻസോ നമുക്ക് ഫ്രീ വല്ലതും തരണം നമ്മൾ പോകാൻ. ഇവിടെ സംബന്ധിക്കുമ്പം ഞാൻ സ്കൂളിന് കൊടുത്തിരിക്കുന്ന കോൺട്രാക്ച്വലി ഞാൻ എപ്പോഴും റിക്വസ്റ്റ് ചെയ്യുന്നത്, കാല് പിടിക്കുന്നത് ഒരു സ്കൂളിൻ്റെ അടുത്തുള്ള ഒരു ഡെൻറ്റിസ്റ്റോ അല്ലെങ്കിൽ കണ്ണിസ്റ്റോ ആയിക്കോട്ടെ, എല്ലാവരും വന്നിട്ട് അല്ലെ അത് കളിയാക്കിയത് തന്നെയാണ്. അപ്പോൾ ഇവരൊക്കെ വന്നിട്ട് അവരുടെ ബ്രാൻഡ് വിറ്റഴിക്കാൻ വേണ്ടിയിട്ട് കുട്ടികളുടെ കണ്ണുപൽ നേത്ര പരിശോധനാ ക്യാമ്പ്, നിങ്ങൾ എവിടെ കേട്ടാലും അറിയാൻ പറ്റും, നേത്ര പരിശോധനാ ക്യാമ്പ് പല്ലു പരിശോധനാ ക്യാമ്പുണ്ട്. ഇവരെന്താ ചെയ്യുന്നത്? കുറ്റപ്പെടുത്തുന്നതല്ല, എല്ലാവർക്കും ജീവിക്കാനുള്ളത് കൊണ്ടുള്ള മാർക്കറ്റിംഗ് ടെക്നിക്സ് ആയിരിക്കും. എങ്കിലും നിയമപരമായിട്ട് അത് സ്കൂളിൽ അനുവദിക്കുന്നില്ല, നിയമപരമായി അനുവദിക്കുന്നില്ല. ഇടുക്കിയൊരു സ്കൂളിൽ എന്ന കമ്പനി എല്ലാ കോളേജുകളിലും സ്ക്രോൾ, ബോഡി സ്ക്രോൾ കൊടുത്തിട്ടുണ്ട്. NSS ട്രെയിനറാണ് ഞാൻ, ക്ലാസ് എടുക്കാൻ പോകുമ്പോൾ എല്ലാ കുട്ടികളുടെ കയ്യിൽ ഇതിരിപ്പുണ്ട്, ഫ്രീ ആയിട്ട് കൊടുക്കുകയാണ്. പകുതി ഒരു ഡേറ്റ അവർ നിങ്ങൾ ഉപയോഗിക്കുന്ന പെർഫ്യൂമുകളുടെ ഒരു ഡേറ്റ, ഇറ്റ്സ് എ ഗവൺമെൻറ് കോളേജ്. ഞാൻ NSS ആളിനോട് ചോദിച്ചു, സാർ ഇത് തെറ്റല്ലേ, ഒരാളുടെ ഡേറ്റ ഇങ്ങനെ എടുത്തുകൊണ്ട് പോകുന്ന തെറ്റല്ലേ? അപ്പോൾ സാറ് എന്നോട് മറുപടി പറഞ്ഞത്, കുട്ടികൾ ഇച്ചിരി മണക്കുന്ന ടീച്ചറിന് എന്താ പ്രശ്നം, കളിയാക്കിയതാണ്. ഞാൻ പറഞ്ഞത് ഇതേപോലെ തന്നെയുള്ള ക്യാമ്പുകൾ നിങ്ങൾ സംഘടിപ്പിക്കുമ്പോൾ നമ്മൾ എവിടെയെങ്കിലും മെൻ്റൽ ഹെൽത്ത് ക്യാമ്പ് സംഘടിപ്പിക്കുന്നുണ്ടോ? നമ്മൾ എവിടെയെങ്കിലും കുഞ്ഞിന് വിഷമമുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ടോ? ഉണ്ടാകാം കേട്ടോ, 100-ൽ 20% ടീച്ചേഴ്സ് അത് ചോദിച്ചിട്ടായിരിക്കും ക്ലാസ് തുടങ്ങുന്നത്, ബാക്കി 80% ടീച്ചേഴ്സ് പഠിപ്പിക്കുന്നതിനെ കുറിച്ചിട്ടായിരിക്കും ചോദിക്കുന്നത്. ഏതെങ്കിലും സ്കൂൾ മാനേജ്മെൻറ്റ് ഒരു വർഷത്തിൽ പബ്ലിഷേഴ്സിനെ കൊണ്ട് ക്ലാസ് എടുപ്പിച്ച് ടീച്ചർമാർക്ക് ട്രെയിനിങ് കൊടുക്കുന്നതിന് പകരം, എനിക്കിത് പറയാനുള്ള അവകാശ അധികാരമുണ്ട്, അത് അത്രയ്ക്ക് ഓതൻറ്റിക്കായിട്ടാണ് പറയുന്നത്, എവിടെയെങ്കിലും നിങ്ങൾ നമ്മുടെ ടീച്ചേഴ്സിന് അവരുടെ ക്വാളിറ്റി അളക്കുന്ന എക്സാമിനേഷൻ, അവരുടെ ഹോപ്പ് പ്രതീക്ഷയെക്കുറിച്ച് നമുക്ക് അളക്കാവോ? EI ഇമോഷണൽ ഇൻ്റലിജൻസ് നമുക്ക് അളന്നാലോ? ഒരാളിൻ്റെ വൈകാരിക ബുദ്ധി അളന്നാലേ അയാൾ ഫെയിലുവർ ആണോ സക്സസ് ആണോ എന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഒരു കുട്ടിയുടെ EI അളക്കുന്നതിന് ഒരു സ്കൂളിലെ ടീച്ചർ മിനിമം യോഗ്യത മതി. അതിന് പ്രൊഫഷണൽസിൻ്റെ സപ്പോർട്ട് നേരുന്നു നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. സ്കൂളിലേ പറ്റൂ, 18 വയസ്സിൽ താഴെയുള്ള ഒരു കുട്ടി സ്കൂളിലേ പറ്റൂ. ഇനി സ്കൂളിൽ മെൻ്റൽ ഹെൽത്ത് ആൻഡ് വെൽനസ് എന്ന് പറയുന്ന മൈൻഡ്ഫുൾനെസ് അല്ലെങ്കിൽ വെൽനസ് ടീച്ചർ എന്ന് പറയുന്ന ടീച്ചർ നിർബന്ധവുമാണ്. ഞാൻ പറഞ്ഞു വരുന്നത് ഇത്തരം ക്യാമ്പുകൾക്ക് കൂടെ ലേണിംഗ് ഡിസബിലിറ്റി ക്യാമ്പ് നമ്മൾ നടത്തുന്നുണ്ടോ? മെൻ്റൽ ഹെൽത്ത് ക്യാമ്പ് നിങ്ങൾ നടത്തുന്നുണ്ടോ? ഇമോഷണൽ കണക്ട് ചെയ്യുന്നുണ്ടോ? ഒരു കുട്ടിയുടെ പ്രോഗ്രസ് റിപ്പോർട്ടിനോടൊപ്പം അവൻ്റെ ലൈഫ് സ്കിൽ കാർഡ് കൊടുക്കുന്നത് ഒരു ടീച്ചർക്ക് ബഹുഭൂരിപക്ഷമാണ്, മൈനോറിറ്റി അല്ല. മെജോറിറ്റിയെക്കുറിച്ച് പറയുമ്പോൾ ഒരു ടീച്ചർക്ക് ഒരു കുട്ടി നല്ല പഠിക്കുന്നു, ക്ലാസ്സിൽ നല്ല മിടുക്കനായിട്ട് ഇരിക്കുന്നു, അവനെല്ലാം A+ പോലെ തന്നെ സ്കില്ലും എല്ലാം A+ ആണ്. എന്നാൽ ബാക്ക് ബെഞ്ചേഴ്സാണ് എൻ്റെ ഏറ്റവും വലിയ റിസർച്ച് ഞാൻ നടത്തിയിട്ടുള്ളത്, ദ മോസ്റ്റ് അമേസിങ് സ്റ്റുഡൻസ് ഇൻ ദ വേൾഡ്. അപ്പം അവർക്കുണ്ടാവുന്ന ചില ക്വാളിറ്റീസ് ഉണ്ട്, ആ ക്വാളിറ്റീസ് ഞങ്ങളിപ്പോൾ ഉള്ളവർക്ക് പോലും മനസ്സിലാക്കാൻ പറ്റാതിനേക്കാൾ വലുതാണ്. ഞാനൊരു ഫ്രണ്ട് ബെഞ്ച് ഇരുന്ന് പഠിച്ച് വളരെ അക്കാഡമിക് എക്സലൻസ് ഉള്ള ആളാണ്, പക്ഷേ എൻ്റെ ബാക്ക് ബെഞ്ചേഴ്സിനുള്ള ഒരു ക്വാളിറ്റി എനിക്കുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഏത് ക്ലാസ്, ഈവൻ ഇന്നലെയും ഞാൻ സെക്ഷൻ എടുക്കുമ്പോഴും ഏറ്റവും ബാക്ക് ബെഞ്ചുകാരൻ്റെ അടുത്തേക്കായിരിക്കും നമ്മൾ പോവാം. അവനുണ്ടാവുന്ന അത്രയും പ്രൊഫൗണ്ട് ക്വാളിറ്റി, ഇന്നലെ ഒരു സ്കൂളിൽ നിങ്ങളുടെയൊക്കെ പോലെ ഒരു മീഡിയ ഏറ്റവും നന്നായിട്ട് എഡിറ്റ് ചെയ്യുന്ന, ഏറ്റവും ഭംഗിയായിട്ട് ക്യാമറ കൈകാര്യം ചെയ്യുന്ന ഒരു മോനെ കണ്ടു. ഹീസ് ഫ്രം ബദറുൽ ഇസ്ലാം മെട്രിക്കുലേഷൻ സ്കൂൾ. ഞാൻ ആ പേര് പറയുന്നത് അത്രയും പ്രൊഫൗണ്ടായിട്ട് എനിക്ക് തോന്നിയതുകൊണ്ടാണ്. ബട്ട് ഇൻ ഓൾമോസ്റ്റ് ഓൾ ദ സ്കൂൾ ടീച്ചേഴ്സ് ആർ ടെല്ലിംഗ് ദാറ്റ് ഹീസ് നോട്ട് സ്റ്റഡിയിങ്, നോട്ട് ഗോയിങ്. അവൻ പഠിക്കുന്നില്ല, +2 അവൻ പരീക്ഷ എഴുതി പഠിക്കുന്നില്ല. സോ മെനി പീപ്പിൾ ആർ ആസ്കിങ് ഹിം അബൌട്ട് ഹീസ് ഇൻസ്റ്റാഗ്രാം ഐഡി ആൻഡ് ഹി ജസ്റ്റ് ഗിവൺ മീ ഇൻസ്റ്റാഗ്രാം ഐഡി. ഐ വാസ് വണ്ടറിങ് നമ്മളൊക്കെ 10 വർഷം കൂടി ഇരുന്നിട്ട് പഠിച്ചാലും ഈ ക്വാളിറ്റി കിട്ടില്ല. ആൻഡ് ഹീസ് ഡൂയിങ് ഹിസ് വർക്ക് ഓൾസോ, ലേറ്റ് നൈറ്റ് വർക്ക് ചെയ്യുന്നുണ്ട്, അവൻ്റെ പാരൻറ്റിന് പൈസ കൊടുക്കുന്നുണ്ട്, അവൻ്റെ അനിയത്തിക്ക് കൊടുക്കുന്നുണ്ട്. സീ, ദിസ് ഇസ് ലൈഫ് സ്കിൽ, ദിസ് ഈസ് നീഡഡ്. ഞാൻ ഐസടിക്കും, ഓക്കെ ഡിസൈൻ സ്കൂളിലേക്ക് പോയി പഠിക്കുക, ഇത് ഇനി എന്നെ കാര്യങ്ങൾ ചെയ്യുക, ജസ്റ്റ് പാസ്സായിട്ട് നമുക്കിത് പഠിച്ചു പോകാം. ഹി ജസ്റ്റ് ആസ്ക് മീ റിപ്ലൈ ദാറ്റ് ഇതുവരെ കൗൺസിലിങ്ങിൽ കണ്ടിട്ടുള്ളതിൽ ഇങ്ങനെ ഇത് ചെയ്യാൻ പറഞ്ഞിട്ട് ജസ്റ്റ് പാസ് പറയണ ആദ്യത്തെ ആളാണ് ഞാൻ. ഇല്ല, ജസ്റ്റ് പാസ് ഓൺലി ഫോർ ദ പാസ് ഫോർ നെക്സ്റ്റ് സ്റ്റഡി, ബട്ട് യു ഹാവ് ടു സ്റ്റഡി വെൽ. പക്ഷെ ഞാൻ പറയുന്നത് എല്ലാ കുട്ടികളെയും നമുക്ക് അങ്ങനെ ഡീൽ ചെയ്യാൻ പറ്റില്ലെങ്കിൽ പോലും ഒരു പരിധി വരെ ഹോപ്പ് കോച്ചിങ്ങുള്ള സ്കൂളുകൾ ഐ ക്യു ടെസ്റ്റ് ചെയ്യുന്ന സ്കൂളുകൾ, ഇ ക്യു ടെസ്റ്റ് ചെയ്യുന്ന സ്കൂളുകൾ, ഡി ക്യു, റെസിലിയൻസി ക്വാളിറ്റി എന്താണ്, ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് നിനക്ക് എത്രത്തോളം ഉണ്ട്. ഞങ്ങളുടെ സ്റ്റഡീസിലെ ഹോപ്പ് കോച്ചിങ്ങിൽ ഇതൊക്കെയാണ് ഉള്ളത്. പക്ഷെ ഇത് തയ്യാറാകുന്ന ഒരു സമൂഹം ഇനിയും കാത്തിരിക്കേണ്ടി വരിക എന്നുള്ളത് ദ ബിഗ്ഗസ്റ്റ് ട്രാജഡി എവർ ഇൻ ദ സെഞ്ച്വറി.
അപ്പം ഇവിടെ നമ്മുടെ ചുറ്റുപാടുമുള്ള സ്കൂളുകളിൽ ഇപ്പോൾ നേരത്തെ പറഞ്ഞല്ലേ ടീച്ചേഴ്സിനുള്ള ട്രെയിനിങ് അല്ലെങ്കിൽ കുട്ടികൾക്കുള്ളൊരു കൗൺസിലർ, ഇങ്ങനെ എത്ര സ്കൂളുകളിൽ നമ്മുടെ ചുറ്റുപാടും എത്ര സ്കൂളുകളിലുണ്ട്?
വളരെ കോൺട്രവേഴ്സിയലായിട്ടുള്ള എന്നെ പൂട്ടിച്ചു വിടാനുള്ള ക്വസ്റ്റ്യൻ ആണ്. പക്ഷേ
ഇമ്പോർട്ടൻസ് ഉണ്ട്.
ഐ എം പ്രൗഡ് ഓഫ് ദറ്റ് ക്വസ്റ്റ്യൻ. ഐ എം പ്രൗഡ് ടു ആൻസർ വെരി ബ്രൂട്ടലി ഈവൻ വാട്ട് എവർ ഹാപ്പൻസ്. ഐ മൈസെൽഫ് മേഡ് എ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് ഫയൽ അബൌട്ട് ദിസ് ക്വസ്റ്റ്യൻ. സ്റ്റിൽ ഐ എം നോട്ട് ഗെറ്റിംഗ് ദാറ്റ്. ഞാനൊരു സ്കൂളിൻ്റെയും ബ്രാൻഡ് അംബാസഡറോ അല്ലാതെ അവരെ നശിപ്പിക്കാനിരിക്കുന്ന ആളോ അല്ല. ബട്ട് ലാസ്റ്റ് 24 years ഐ എം വർക്കിംഗ് വിത്ത് സ്കൂൾസ്, സ്പെഷ്യലി CBSE സ്കൂൾസ്. ഐ വർക്ക് വിത്ത് ടീച്ചേഴ്സ്, പാരൻസ്, ഐ വർക്ക് ദ കമ്മ്യൂണിറ്റി. ഐ എം ഹാവിംഗ് നില ഫൗണ്ടേഷൻ ഈസ് വർക്കിംഗ് വിത്ത് വൾണറബിൾ കമ്മ്യൂണിറ്റീസ്, ബോർഡർ ലൈൻ കമ്മ്യൂണിറ്റീസ്. സോ ഇതിനിടയിൽ എൻ്റെ മകൻ രണ്ട് മക്കളുണ്ട്. മൂത്തയാൾ ട്യൂൺസിലെ അനിമേറ്റർ ഡിസൈനറാണ്, ഇളയാൾ മാറി വെനീസിൽ പഠിക്കുന്നു. ഇത്രയും വലിയ മക്കളാണ്. ഇനി എനിക്കൊരു കുഞ്ഞുണ്ടായാലും ഞാൻ വിടണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു സ്കൂളുണ്ടോ എന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും നവജീവൻ ബഥനി സ്കൂൾ എന്ന് പറയും. ഇപ്പോൾ പുതിയ ഫാദറാണ്. ഞങ്ങളുടെ ഫാദർ ഡാനിയൽ തോമസ് ആയിരുന്നു മുമ്പുണ്ടായിരുന്നു. അതിന് മുന്നിലുണ്ടായിരുന്ന അച്ഛനായാലും ആ സ്കൂളിൻ്റെ മാനേജ്മെൻ്റ് ആണെങ്കിലും എനിക്ക് ഇവരാരുമായിട്ടും ഒരു പ്രത്യേക ഇതുമില്ല. ഇവർക്ക് കുറവുകളും ഉണ്ടാകാം. പക്ഷേ എനിക്ക് അഭിമാനം ഉണ്ടായിരുന്ന മൊമെൻറ്റ്സ് എന്ന് പറയുന്നത് ഒരു കുട്ടിയിൽ കാണുന്നൊരു വിഷയം കണ്ടെത്തിയാൽ ആ വിഷയത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് അത് കറക്റ്റ് ചെയ്യുന്ന ഒരു എക്സ്പ്ലോറേഷൻ ലെവലിൽ നമ്മളെ കൊണ്ടുപോകുന്ന ഒരു സ്ഥാപനമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് എനിക്ക് സങ്കടമുള്ളതും. ഇൻ ദ സെൻസ് ഞാനൊരു 100 സ്കൂളുകളെ എടുക്കാം. എൻ്റെ കയ്യിൽ എൻ്റെ ഡേറ്റ ഉണ്ട്. 100 സ്കൂളിലും ഡോക്യുമെൻ്ററൽ കൗൺസിലറുണ്ട്. കാരണം CBSEയുടെ അഫിലിയേഷൻ റൂൾ പ്രകാരം വർഷത്തിലൊരിക്കൽ അവർ അഫിലിയേഷൻ റിന്യൂ ചെയ്യും. റൂൾ പ്രകാരം ഒരു കൗൺസിലർ, ഒരു പാർട്ട് ടൈം ലേണിംഗ് ഡിസബിലിറ്റി സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ, ഒരു നഴ്സ് നിർബന്ധമായിട്ടും വേണം
എല്ലാ
സ്കൂളിലും. നിങ്ങളൊക്കെ ഇനിയെങ്കിലും സ്കൂളല്ല നമ്മുടെ സബ്ജക്റ്റ് എങ്കിൽ പോലും ഞാൻ അതിലേക്ക് വരികയാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ കുഞ്ഞുങ്ങളെ സ്കൂളിലാക്കാൻ പോകുമ്പോൾ ആദ്യത്തെ ചോദ്യം സ്കൂൾ ബസ് എൻ്റെ വീടിൻ്റെ അകത്ത് വരുമോ എന്നല്ല നിങ്ങൾ ചോദിക്കാനുള്ള ചോദ്യം. ഐ എം സോറി ടു ടെൽ യു ഇറ്റ്സ് വെരി അറഗന്റ് ഇൻ ദിസ് കേസ് ബിക്കോസ് നിങ്ങൾ ചോദിക്കാനുള്ളത് വെൽ എക്സ്പേർട്ട് ആയിട്ടുള്ള മിനിമം 2 ഇയർ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു മെൻ്റർ എൻ്റെ കുട്ടിക്ക് കൂടെ ഉണ്ടോ? ഒരു സബ്ജക്റ്റ് 45 കുട്ടികൾക്ക് ഒരു രീതിയിലാണ് നിങ്ങൾ പഠിപ്പിക്കുന്നത്. ഞാനും അങ്ങനെ തന്നെയാണ് പഠിപ്പിക്കുന്നത്. ഒന്ന് മാറ്റിമറിക്കാനൊന്നും പറ്റത്തൊന്നുമില്ല. കാര്യം നമ്മൾക്ക് അതിനുള്ള സിസ്റ്റമില്ല. നമ്മളിങ്ങനെ പഠിപ്പിച്ചാൽ മതിയെന്ന് നമ്മൾക്ക് ചില ആളുകൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഇത് മാറ്റി പഠിപ്പിക്കുന്ന ഞങ്ങളെപ്പോലുള്ള ഒരു ഭ്രാന്ത് എന്ന് വിളിക്കുകയാണ്. ഒരു പരിധിവരെ നമ്മൾക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യം നിങ്ങൾ യങ്സ്റ്റേഴ്സ് എന്ന നിലയിൽ നിങ്ങൾ ഇത്തരം പോഡ്കാസ്റ്റിലൂടെ നിങ്ങൾ കൊണ്ടുവരേണ്ടതും അതിനാണ് ആഗ്രഹിക്കുന്നുണ്ട്, ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. കാര്യം ഒരു പോഡ്കാസ്റ്റ് ഒരാൾ കേട്ടാലും അല്ലെങ്കിൽ ഇത്തരം മീഡിയാസ് എവിടെ വരെ എത്തിയാലും അതവിടെ കിടക്കുന്ന കാലം അത്രയും ബോധവൽക്കരണത്തിനും മെൻ്റൽ ഹെൽത്തിൻ്റെ ബോധവൽക്കരണത്തിനും നിങ്ങൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കുക. അതിൻ്റെ ഭാഗമാണ് ഞാനിവിടെ പറയുന്നത്. 100 പേർക്കും നിങ്ങൾ ചോദിച്ച പേപ്പറിൽ കൗൺസിലറുണ്ട്. അടുത്ത് ഞാനൊന്ന് ചോദിക്കുകയാണ്, 230 പേജുകളുള്ള ഒരു മെൻ്റൽ ഹെൽത്ത് മാനുവലുണ്ട് നമുക്ക്. ഈ മെൻ്റൽ ഹെൽത്ത് മാനുവലിൽ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, കൃത്യമായ 120 മണിക്കൂറുകളിലെ ലെസൺ പ്ലാൻ എഴുതി തയ്യാറാക്കി ഒരു കൗൺസിലർ അതൊരു ക്ലാസ്സായിട്ട് ഹാപ്പിനെസ് കോച്ചിങ് കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. യെസ്, ഡൽഹിയിലാണ് ആദ്യത്തെ ഹാപ്പിനെസ് കരിക്കുലം കൊണ്ടുവരുന്നത്. ബരാക് ഒബാമയുടെ വൈഫാണ് അത് ഇനോഗ്രേറ്റ് ചെയ്യുന്നത്. അത് അവിടെ നിൽക്കുകയാണ്. അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് കുറേശ്ശെ കുറേശ്ശെ അത് കൊണ്ടുവരുമ്പോൾ ഞാനിത് സംസാരിക്കുമ്പോൾ ഒരുപക്ഷെ ചില ദോഷേകതൃക്കുകൾക്കും തോന്നുമായിരിക്കും, ആ ഇത് ബ്രാൻഡ് വിൽക്കാനാണ്. അങ്ങനെ ആണെങ്കിലും എനിക്ക് പ്രശ്നമൊന്നുമില്ല. ബട്ട് ഐ ഹാവ് ടു ടെൽ യു, ഇപ്പോൾ 6,000 to 10,000 വരെയുള്ള കുട്ടികളെ ഹാപ്പിനെസ് കോച്ചിങ് ചെയ്യുന്ന ഒരു വ്യക്തി എന്ന നിലയിലുള്ള അർഹത വെച്ച് ഞാൻ പറഞ്ഞാൽ, സെൽഫ് പോർട്രേറ്റ് ഈസ് ദ ഫസ്റ്റ് ചാപ്റ്റർ ഓഫ് അവർ സിലബസ്. ഐ എം ഹാവിങ് എ ഡേറ്റ വിത്ത് മീ. വൃത്തികെട്ട കണ്ണും വൃത്തികെട്ട ചുണ്ടും വൃത്തികെട്ട മൂക്കുമാണ് എനിക്കെന്ന് പറയുന്ന മെജോറിറ്റിയാണുള്ളത്. കാരണം ബോഡി ഷെയ്മിങ്ങിൻ്റെ ഇരകളാണ് അവർ, ബുള്ളിയിങ്ങിൻ്റെ ഇരകൾ. എന്തുകൊണ്ടാണ് മാത്യു കറുപ്പ് വൃത്തികെട്ടതായത്? അതിന് കാരണം ഇതാണ്, വെളുപ്പ് നല്ലതായത് എന്തുകൊണ്ടാണ്? നിറയെ ഭാമമാരുടെ സ്റ്റോറീസ് നമുക്കുണ്ട്, നിറയെ ജെൻഡർ ഇഷ്യൂസ് ഉണ്ട്. കറുപ്പിൻ്റെ പേരിൽ ഒരു കുട്ടി ആത്മഹത്യ ചെയ്തു. 16 ദിവസം മാത്രം വിവാഹ ജീവിതം കഴിഞ്ഞൊരു കുട്ടി ഇംഗ്ലീഷ് അറിയാത്തതിൻ്റെ പേരിൽ കറുപ്പിൻ്റെ പേരിൽ ആത്മഹത്യ ചെയ്യുകയാണ്. ഭർത്താവ് ചോദിക്കുകയാണ് നിനക്ക് ഇംഗ്ലീഷ് അറിയില്ല. എനിക്ക് കേസ് സ്റ്റഡീസ് വന്നിട്ടുണ്ട്, നിരവധി കേസ് സ്റ്റഡി. കഴിഞ്ഞ ആഴ്ച എനിക്ക് വന്നൊരു കേസ് സ്റ്റഡി വിദേശ രാജ്യത്തു നിന്നും ഇവിടെയുള്ള എനിക്ക് റെഫറൻസ് വന്നിട്ടുള്ള കേസ് സ്റ്റഡിയിൽ ആ കുട്ടിക്ക് ഇംഗ്ലീഷ് അറിയില്ല. എന്തുകൊണ്ടാണെന്നറിയോ? ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ പഠിച്ചത്, എന്നൊരു സാധനം ആരാ കൊടുക്കുന്നേ? നമ്മളാ കൊടുക്കുന്നേ. എന്താ മലയാളത്തിന് പ്രശ്നം? ഐ എം ഫുൾ ഇംഗ്ലീഷ് ഗ്രാജുവേറ്റ്. ഞാൻ നിങ്ങളോട് പറഞ്ഞ് സംസാരിക്കുന്നത് മലയാളത്തിലല്ലേ? നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഭാഷയിലല്ലേ ഞാൻ സംസാരിക്കേണ്ടത്? ഞാൻ നിങ്ങളുടെ കണ്ണിൽ നോക്കി സംസാരിക്കുന്നുണ്ടോ? ഞാൻ നിങ്ങളുടെ അടുത്ത് ചിരിക്കണ്ടോ? നിങ്ങൾ അവഗണിക്കുന്ന നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ എനിക്കുണ്ടോ? ഇല്ലല്ലോ. അങ്ങനെ ഇല്ലാത്തതാണ് കമ്മ്യൂണിക്കേഷൻ. അല്ലാണ്ട് സ്പോക്കൺ ഇംഗ്ലീഷ് ഡസൻ മീൻ ദാറ്റ് വി ഹാവ് ടു ഗോ വിത്ത് നോം ചോംസ്കി ആൻഡ് ഇംഗ്ലീഷ് ലേണിംഗ് തിയറീസ്. ഞാൻ ഇംഗ്ലീഷിൻ്റെ മണ്ടയ്ക്ക് മലയാളം പണ്ട്, നമ്മൾ പണ്ട് ജനിച്ച ആളുകളാണല്ലോ. അപ്പോൾ അതിൻ്റെ മണ്ടയ്ക്ക് എഴുതി വെച്ചിട്ടാണ് എൻ്റെ റാണി ടീച്ചർ എന്നെ പഠിപ്പിക്കുന്നത്. എൻ്റെ ഇംഗ്ലീഷ് ബുക്ക് നിറയെ മലയാളം വാക്കുകളാണ്. ഇപ്പോൾ എന്തെങ്കിലും സംഭവിച്ചോ? ഞാൻ സ്പോക്കൺ ഇംഗ്ലീഷ് ട്രെയിനറായിട്ട് തുടങ്ങുന്ന സമയത്ത് എം ജി കോളേജിൽ എൻ്റെ ആദ്യത്തെ സെഷൻ ക്ലാസ്സിൽ തിരുവല്ലം എം ജി കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിൽ തലകറങ്ങി മൈക്കിൻ്റെ മണ്ടയ്ക്ക് കൂടെ വീണ ആളാണ് ഞാൻ. ഓക്കെ, അപ്പം ഐ നാഷണൽ ട്രെയിനറിനാവും. അത് അക്യൂർഡ് നോളജാണ് ലാംഗ്വേജ്. അതാണ് നമ്മളിവിടെ കുട്ടിക്കാലത്ത് കുറേ കമ്പനികൾ ഇറങ്ങി തിരിച്ച്. ഞാനും സ്പോക്കൺ ഇംഗ്ലീഷ് ട്രെയിനറായിരുന്നു. ഇംഗ്ലീഷ് പറഞ്ഞില്ല എങ്കിൽ അപകടം എന്ന് പറയാം. ഇംഗ്ലീഷ് പറഞ്ഞില്ലെങ്കിൽ പറഞ്ഞു വിടുക. ഇംഗ്ലീഷ് ടീച്ചർ സംസാരിക്കുക. എന്താ ഇപ്പോൾ പ്രശ്നം? കുട്ടികളുടെ ഭാഷാ വൈകല്യത്തിനത് കാരണമാണ്. കാരണം എന്താ? ഇത് വീട്ടിൽ പോകുമ്പം നമ്മൾ മലയാളവും പറയുന്നില്ല, മംഗ്ലീഷ് പറയുന്നു, മംഗ്ലീഷ് ടൈപ്പ് ചെയ്യുന്നു, നിറയെ തെറി പറയുന്ന പാരൻസുണ്ട്. അപ്പോൾ ഇതിനിടയിലാണ് കുട്ടി കൺഫ്യൂസ്ഡ് ആയിട്ട് വളരുന്നത്. ആദ്യത്തെ കാര്യം ഭാഷ പഠിപ്പിക്കുന്നതിൽ കണ്ണിലേക്ക് നോക്കി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പഠിപ്പിക്കുന്ന ഒരു കാര്യം സ്കൂളുകളിൽ ഉണ്ടാവണം. അതിന് അവൻ ആദ്യം ഇമോഷണൽ ഇൻ്റലിജൻസ് ഉണ്ടാവണം. എന്തുകൊണ്ടാണ് സംസാരിക്കുന്നത്? മാത്യുവോ തോഫീക്കോ ടെൻസ്ഡായ സൗണ്ട് പുറത്തു വരില്ല. ഞാനിപ്പോൾ ടെൻസ്ഡ് ആണെങ്കിൽ ചിലപ്പോൾ സ്പീഡ് കൂട്ടാം, ചിലപ്പോൾ കുറയ്ക്കാം. എനിക്കറിയാതെ എങ്ങനെയാണ്, ഐ അണ്ടർസ്റ്റാൻഡ് മൈ സെൽഫ്. പക്ഷേ ഇത് ആദ്യം പഠിപ്പിക്കേണ്ട നമ്മൾ ആദ്യം എ ഫോർ ആപ്പിൾ. ഞാൻ 82 ആപ്പിൾ, ഇപ്പോഴും ആപ്പിളിൽ തന്നെയാണ് നമ്മൾ നിൽക്കുന്നത്. ബി ഫോർ ബലൂണ്, സി ഫോർ ക്യാറ്റ്, ഇ ഫോർ എലിഫൻ്റ് അല്ലെങ്കിൽ എഗ്ഗ്, ബി ഫോർ ബാബലോണിയ അല്ലെങ്കിൽ എ ബേർഡ് കിഗ് എന്ന് ഞാൻ പഠിച്ചത് എൻ്റെ 21-ാമത്തെ വയസ്സിലാണ്. അപ്പോൾ ഞാൻ 21-ാമത്തെ വയസ്സിൽ പഠിച്ചപ്പോൾ 21 ഞാൻ റീലേൺ ചെയ്ത് അൺലേൺ ചെയ്ത് തിരിച്ചു എന്നാണ്. അത് ചിലപ്പോൾ 1000 ഒരാൾക്ക് പറ്റുള്ളായിരിക്കും. അല്ലാതെ വരുന്ന ആളുകൾക്കാണ് ഹോപ്പ് കോച്ചിങ് കൊടുക്കേണ്ടത്. എന്താ കോച്ചിങ് കൊടുക്കേണ്ടത്? നീ പോയിട്ട് IELTS പഠിച്ച് ജർമ്മനി പോകാനല്ല. എൻ്റെ പൊന്നുമോനെ, നിനക്ക് മലയാളത്തിൽ മാമിൻ്റെ അടുത്ത് ഓപ്പണായിട്ട് സംസാരിക്കാൻ പറ്റുമോ? കണ്ണു നോക്ക്, കണ്ണി നോക്കി സംസാരിക്കുന്ന ഹോപ്പ് കോച്ചിങ്ങിൻ്റെ ഭാഗമാണ്. അപ്പോൾ സെൽഫ് പോർട്രേറ്റ് പഠിപ്പിച്ച സമയത്ത് എൻ്റെ കയ്യിലുള്ള പേപ്പറുകളിൽ എൻ്റെ ഇത്രയും സ്കൂളുകളിലുള്ള എൻ്റെ എല്ലാ പ്രിൻസിപ്പൽസും എൻ്റെ ചെയർമാൻസും ഈ പ്രോജക്റ്റ് എടുക്കുമ്പോൾ തന്നെ ഇത്തിരി വെളിവുള്ളവരെ എടുക്കത്തുള്ളൂ. അതുകൊണ്ട് ഇനി ഇവരെല്ലാം ഇത് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ശബരിഗിരി ഇൻ്റർനാഷണൽ സ്കൂള്, ഞങ്ങളുടെ പ്രിൻസിപ്പളും ഞങ്ങളുടെ ചെയർമാൻ സാറും ഇത് ഞങ്ങൾ കേൾക്കാനിരിക്കും. ഇത് കേൾക്കാനിരുന്നിട്ട് ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഞങ്ങളോട് ചോദിക്കും. ഞങ്ങൾ ഇത്രയും വലിയ വ്യക്തികൾ ഞങ്ങൾ കേൾക്കാനിരിക്കും. എന്തുകൊണ്ടാണ്? ദേ നോ ദാറ്റ് വാട്ട് ഈസ് ദ റിയാലിറ്റി ബിഹൈൻഡ് അറ്റ് നവർ ഡേയ്സ് വാട്ട്സ് ഗോയിങ് ഓൺ. ഇതിൻ്റെ വിഷയമാണ് മാത്യു സെൽഫ് പോർട്രേറ്റ് വരച്ച് നമ്മൾ സഹിക്കില്ല. ഇത്രയും വൾഗർ പിക്ക് വരച്ച് വെച്ചിരിക്കുക, സ്വന്തം മുഖം വരയ്ക്കുകയാണ്. അതിൻ്റെ റിപ്ലൈ അടുത്തൊരു അനക്ഷറുണ്ട്, ക്വസ്റ്റനെയറാണ് ഞങ്ങൾക്ക്. വൈ യുവർ നോസ് ഈസ് സോ ബ്യൂട്ടിഫുൾ ലൈക്ക് ദിസ്? നമ്മൾ കൊള്ളൂല എന്ന് പറയൂല. ദാറ്റ് ഈസ് ഹോപ്പ് കോച്ചിങ്. ഹോപ്പ് കോച്ചിങ് ഡസ് ഇറ്റ് മീൻ ദ നിങ്ങൾക്ക് സാധിക്കും, നിങ്ങൾക്ക് സാധിക്കും. അതല്ല ഹോപ്പ് കോച്ചിങ്. നിങ്ങൾക്ക് സാധിക്കില്ല. നിങ്ങൾക്ക് എങ്ങനെയാണ് സാധിക്കുന്നത്? നിങ്ങൾ എൻ്റെ മോട്ടിവേഷൻ കേട്ടിട്ട് വീട്ടിലോട്ടല്ലേ പോണേ? വീട്ടിൽ പോയിട്ട് എന്താ പറയുക? നിന്നെ കാണാൻ എന്തിന് കൊള്ളാം? ഓക്കെ, അപ്പൻ്റെ അപ്പൻ്റെ മൂക്ക് പോലെ അമ്മയുടെ അമ്മയുടെ നാക്ക്, നിൻ്റെ കണ്ണെന്ന് ആരാ പറയുക? എൻ്റെ ഒരു ബാൾജുണ്ട്, ഞങ്ങളുടെ ബാൾജ് ആയ മോസം എന്നാണ്. എനിക്ക് നിങ്ങൾ രണ്ടാളും പറയാൻ ഞാൻ കാത്തിരിക്കേണ്ട ആവശ്യം എന്താണ്?
എവിടെ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് സെൽഫ് ലവിന്റെ ഏറ്റവും ഫസ്റ്റ് സ്റ്റെപ്പ് സ്വന്തം മൂക്ക് ഇഷ്ടപ്പെടുന്നു.
പിന്നില്ലാണ്ട് എനിക്ക് ഞാൻ പെർഫെക്റ്റ് ആണ്. നിങ്ങൾ പെർഫെക്റ്റ് അല്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ കയ്യിൽ വെച്ചേക്കത്തേ ഉള്ളൂ. സോ ഫാർ ഇനി ഞാൻ പെർഫെക്റ്റ് അല്ലാന്ന് അവസരം എപ്പോഴാണ് അതെനിക്കൊരു സെൽഫ് റിയലൈസേഷൻ തോന്നണം. അപ്പോൾ എനിക്ക് ഇപ്പോൾ ചിലപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പോഡ്കാസ്റ്റിൽ എന്തെങ്കിലും പരാജയങ്ങളുണ്ടായാൽ, എനിക്ക് അത് എന്നെ ബാധിച്ചാൽ, എന്നെ ഇൻവൈറ്റ് ചെയ്ത് എൻ്റെ പ്രിയപ്പെട്ടവർക്ക് ബാധിച്ചാൽ, ഞാൻ അവിടെ തിരിച്ച് ചിന്തിച്ചിട്ട് അടുത്ത പോഡ്കാസ്റ്റ് സെൽഫ് റിയലൈസേഷൻ എടുക്കണം. അതില്ലാത്തിടത്തോളം ഞാൻ പെർഫെക്റ്റ് ആണ്. ഇനി കുരിപ്പ് കാണിക്കുന്നവരാണെങ്കിൽ അതെൻ്റെ സബ്ജക്റ്റ് അല്ല. ഓക്കെ, ഇത് കുട്ടിക്ക് കൊടുക്കാണെന്നത് എവിടെ കൊടുക്കുന്നുണ്ട്? ഇത് സെൽഫ് പോർട്രേറ്റ് ചാപ്റ്റർ 1 കൊടുക്കുമ്പോൾ, ഞങ്ങളിപ്പോഴും 6 സെൽഫ് പോർട്രേറ്റ് കറക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ രണ്ടാമത്തെ പ്രൊജക്റ്റാണ് ഫിംഗർ പലറ്റ്. സ്വന്തം ഫിംഗർ വെച്ചിട്ട് നമ്മൾ മാർക്ക് ചെയ്തിട്ട് എല്ലാ ക്ലാസ്സിലെ കുട്ടികളുടെ ഫിംഗർ കൊടുത്തിട്ട് പല ടീച്ചേഴ്സോ, നിങ്ങൾ കളർ പഠിപ്പിക്കുന്നത് കൊണ്ടും കളർ അടിപ്പിക്കുന്നതുകൊണ്ടും കുട്ടികൾക്ക് നിങ്ങളെ ഇഷ്ടമാണ്. നോ, സ്വന്തം കൈയിൻ്റെ ഫിംഗേഴ്സ് രണ്ടും കൃത്യമായിട്ടൊരു കൊടുത്തിട്ട് ഇന്നുവരെയും നിങ്ങൾ ചെയ്തിട്ടുണ്ടോ? അങ്ങനെ ചെയ്യുന്നത് ഇറ്റ്സ് എ വെരി മാജിക്കൽ ഇമോഷണൽ ലേണിംഗ് വർക്ക്ഷീറ്റ്. അത് ബാക്ക് ബെഞ്ചേഴ്സാണ് കൂടുതൽ ചെയ്യണം പണിയില്ലാതെ വരുമ്പോഴേ. നമ്മുടെ 10 10 ഷേപ്പുകളാണ്. അപ്പോൾ കുട്ടികൾക്ക് ഷേപ്പ് പഠിക്കുന്നത് ആദ്യം ഇതിൽ നിന്നാണ്. അപ്പോൾ ഇതിൻ്റെ ഇഷ്ടമാണ്, ഇതിൻ്റെ ഇഷ്ടമാണ്, എൻ്റെ ഇഷ്ടം, ഇങ്ങനെയാണ് പഠിപ്പിക്കുന്നത്. ഓരോ ബോഡി പാർട്ട്, ഞങ്ങളേറെ വേദനിപ്പിച്ച ബോഡി പാർട്ട് ഹെയറാണ്. അതായത് യൂത്തിന്റെ ഇടയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഒരു പരിധിവരെ ആൺമക്കള് മുടി അവരുടെ ലെഗസിയാണ്. നമുക്ക് കഷണ്ടിയെ കുറിച്ച് പഠിപ്പിക്കണമെങ്കിൽ ഫഹദ് ഫാസിലിനെ കണ്ടില്ലേ എന്ന് നമ്മൾ ചോദിക്കേണ്ടി വരും. എന്തിനാ അങ്ങനെ ഇപ്പൊ ചോദിക്കുന്നത്? എനിക്ക് മുടിയില്ല, അത്ര തന്നെ. നിന്റെ മുടി നരച്ചിരിക്കുന്നു, അതിന് എന്റെ മുടിയില്ല നരച്ചിരിക്കണം, നിങ്ങൾക്ക് എന്താ? ഇതിനകത്ത് വിഷയം എന്ന് വെച്ചാൽ സെൽഫ് ഇമേജ് ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഈ സെൽഫ് ഇമേജ് ക്രിയേറ്റ് ചെയ്യുന്ന ഫെയിലൂറിലൂടെ മാത്രമേ ക്രിയേറ്റഡ് ആവുള്ളൂ. 10 പേര് ചോദിക്കുമ്പോൾ ഇന്നപ്പോൾ ഡൈ ചെയ്താലോ, അങ്ങനെ ചെയ്യുന്നില്ല. ഇതെനിക്കിഷ്ടമാണ്.
അത് പണ്ട് എനിക്ക് നീളമുള്ള മുടി ഉണ്ടായിരുന്നു, അപ്പൊ ചോദിക്കും എന്തിനാ വെട്ടിയത്, വെട്ടി കഴിഞ്ഞപ്പോ എന്തിനാ വെട്ടിയത്.
ഈ ഹോപ്പ് കോച്ചിങ്ങിന്റെ ഹാപ്പിനെസ് കോച്ചിങ്ങിന്റെ ഒരു ഭാഗമാണ് അക്സെപ്റ്റ് യുവർ സെൽഫ് ആസ് യു ആർ. എന്നിട്ട് മിറർ തെറാപ്പിയും ചാപ്റ്റർ 3 മിററാണ്. മിററിൻ്റെ മുമ്പേ പോയി നിന്ന് ബ്യൂട്ടിഫുള്ളായിട്ട് കിസ് ചെയ്യുക, ബ്യൂട്ടിഫുള്ളായിട്ട് വർത്തമാനം പറയുക. എന്ന് വെച്ചാൽ എനിക്ക് എൻ്റെ മോന്ത കാണുന്നത് അവിടെ മാത്രമേ അല്ലേ ഉള്ളൂ. അല്ലെൻ്റെ ആ നോക്കിയ മാത്യു എന്നെ കാണാൻ എങ്ങനെയുണ്ട്, അല്ലെ മോനെ എന്നെ കാണാൻ എങ്ങനെയുണ്ട്, എനിക്ക് ചോദിക്കാൻ താല്പര്യമില്ല. എന്നെ കാണാൻ എങ്ങനെയുണ്ടെന്ന് എനിക്ക് കണ്ടറിയണം. ആ കണ്ടറിയുന്ന സമയത്ത് ചാപ്റ്റർ 3 ആണ് മിറർ തെറപ്പി. ഇത് എല്ലാ സ്കൂളുകളിലും മിറർ, ചില ഇൻ്റർനാഷണൽ സ്കൂളുകളിൽ, അതിനെ എടുത്തു പറയണം, ചില ഇൻ്റർനാഷണൽ സ്കൂളുകളിൽ മിറർ വെച്ചിട്ടുണ്ട്. മിറർ കൊടുക്കണം, ഓ ഐ എം സോ ഗ്രേറ്റ്. ഓക്കെ, അങ്ങോട്ട് പോകുമ്പോഴും മുഖമൊക്കെ വൃത്തിയാക്കി നല്ല കൂട്ടായിട്ട്, എന്തോ ഭയങ്കര മാജിക്കലാണത്, മനസ്സിലായില്ലേ? അപ്പം മറ്റേ നമ്മളെന്താ പറയുക, നമ്മൾ വൃത്തിയാക്കുന്നത്, മുഖം കഴുകുന്നത്, മുടി ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ ചെയ്യും, ഇങ്ങനെ ഇങ്ങനെ വെക്കുന്നതൊക്കെ നമുക്ക് ബുദ്ധിമുട്ടാണ്. ഈവൻ മെയിൽ ആൻഡ് ഫീമെയിൽ ജെൻഡർ ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്നത് റെസ്ട്രിക്റ്റഡ് ആണ്. എവിടെയാണ് ജെൻഡർ സ്റ്റഡീസ് ഉണ്ടാകുന്നത്? LGBTQUA എന്ന് പറയുന്നത് പിന്നീട് 40-ാമത്തെ വയസ്സിൽ പഠിക്കുമ്പോഴാണ് റിലീജിയൻ എന്ന ഇസവും പൊളിറ്റിക്സ് എന്ന ഇസവും അല്ലെങ്കിൽ പൊളിറ്റിക്കൽ എന്ന ഇസവും തുറേ ഇസംസ് സോഷ്യലിസംസ് ദെൻ നമ്മളുടെ എല്ലാ ഇസംസും നമ്മളെ മാറ്റിയിട്ടാണ് നമ്മൾ ഈ സാധനം പഠിക്കുന്നത്. അതുകൊണ്ട് നമ്മളിതിനെ മാറ്റി വെച്ചിട്ട് വൃത്തികേടെന്ന് പറഞ്ഞു വെക്കുന്നത്. ജെൻഡർ പഠിപ്പിക്കാനുള്ളത്, ഞാൻ NSS അഡ്വൈസറി ബോർഡ് മെമ്പറാണ്, ഹയർ സെക്കൻഡറിയുടെ NSS. ഇത് പഠിപ്പിക്കാൻ സമദർശം പഠിപ്പിക്കേണ്ടതോ അല്ലെങ്കിൽ ഈ ഒരു ജെൻഡർ ഇങ്ങനെയുണ്ടെന്ന് പഠിപ്പിക്കേണ്ടത് ഏജ് 2 വയസ്സ് തൊട്ടാണ്. കൗൺസിലർ എന്ന് ചോദിച്ചത് കൗൺസിലറിൻ്റെ ജോലിയാണ് എത്ര ജെൻഡർ ഉണ്ടെന്ന് പഠിപ്പിക്കുക എന്നുള്ളത്. ചില മത സ്ഥാപനങ്ങളിൽ ഈ ജെൻഡർ പഠിപ്പിക്കാൻ സമ്മതിക്കുന്നില്ല. അവിടെയാണ് ഒരു ട്രെയിനറുടെ ഒരു മെൻ്ററുടെ യഥാർത്ഥത്തിലുള്ള ക്വാളിറ്റി വരേണ്ടത്. എന്താണ് ഇങ്ങനെ ഒരു ജെൻഡർ ഉണ്ട് കുഞ്ഞെ, ഇത് ഇങ്ങനെയും ഇങ്ങനെയുമൊക്കെ ഉണ്ട്, ഇത് ഇങ്ങനെയും ഇങ്ങനെയും ആകാം, ആകാതിരിക്കാം, വലുതാവുമ്പോൾ റീലേൺ ചെയ്യണം കേട്ടോ. ബുദ്ധിയില്ലാത്തതുകൊണ്ടാണ് ഇവരിതെല്ലാം കേട്ട് പഠിക്കുന്നത്. ബുദ്ധി ഉറയ്ക്കുമ്പോൾ എല്ലാവരും തിരിഞ്ഞ് അവരെ വഴിക്ക് പോവും. അപ്പം നമ്മളവരെ എത്തിയസ്റ്റ് എന്ന് വിളിക്കാം, നമ്മളവരെ ആൻറ്റി സോഷ്യൽ എന്ന് വിളിക്കാം, ആൻറ്റി ഹ്യൂമൻ എന്നും വിളിക്കാം. പക്ഷെ ഇത് കുട്ടിയിലെ കൊടുക്കാത്തത് കൊണ്ടുള്ള വിഷയമാണ്. ഇനി കൊടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ആരും കുറ്റം പറയാൻ പറ്റില്ല. നമ്മുടെ പാരൻസിന് A+ വേണം, കാരണം നമ്മൾ പൈസ കൊടുത്താൽ പഠിപ്പിക്കണേ. ഞാനും എൻ്റെ മകനോടും പറയാറുണ്ട്, ഇതിൽ നിന്ന് ഞാൻ മുക്തിയൊന്നുമല്ല. പക്ഷേ എങ്കിലും ഇവിടെ ചക്ക, നീ തോറ്റുപോയിട്ടുണ്ടെങ്കിൽ അടുത്ത സൊല്യൂഷൻ കണ്ടെത്തുക എത്രയും പെട്ടെന്ന്. ആ സമയം പോകണ്ട, ഏജ് പോകണ്ട, തിരിച്ച് ക്ലോക്ക് തിരിച്ചു പോകാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ് ഉള്ള സ്ട്രോങ് ആയിട്ടുള്ള പാരൻറ്റിംഗ് ആണ് ഞാൻ ചെയ്യണേ. തീർച്ചയായിട്ടും തോക്കും, അടുത്ത സെക്ഷൻ പെട്ടെന്ന് എടുത്തോ, അതിൽ അടുത്ത സെറ്റിങ്സ് കണ്ടെത്തിക്കോ. ദിസ് ഇസ് ഗൈഡൻസ് ഓൺലി, ബാക്കി നീയാ ചെയ്യുന്നത്. രണ്ടാളോടും പറയുന്നത് അങ്ങനെയാണ്. ഇത് തന്നെയാണ് എൻ്റെ സ്റ്റുഡൻസിനോടും ഞാൻ പറയുന്നുള്ളത്. ഇതിനകത്ത് വിഷയം എന്താണെന്ന് വെച്ചാൽ, ഞങ്ങളുടെ ചാപ്റ്റർ 5 ഫെയിലുവർ സ്റ്റോറീസ് ആണ്. പരാജയം പഠിക്കാണ്ട് നിങ്ങൾ ഇപ്പം ഒരു ഒരു കുട്ടി ഇവിടുന്ന് ഇങ്ങനെ മൊത്തത്തിൽ കമ്മലിടുക, ഇവിടെ എല്ലാം ചെവിയിലൊക്കെ കമ്മലിടുക, സ്കൂളിൽ അത് അനുവദനീയമല്ല. എൻ്റെ ചെവിയില്ലേ എന്ന് ചോദിച്ചാൽ പറ്റൂല. 18 വയസ്സ് വരെ നിൻ്റെ ചെവിയല്ല, ഞങ്ങളുടെയും കൂടെ ചെവിയാണ്. നിയമം അങ്ങനെയാണ് പറയുന്നത് അല്ലേ? 18 വയസ്സ് വരെ നിൻ്റെതല്ല, ഞങ്ങളുടെയും കൂടെയാണ്. അപ്പോൾ 18 വയസ്സ് കഴിഞ്ഞാൽ അത് ചെയ്യാൻ പറ്റുള്ളൂ പറയാം. അപ്പോൾ അവളതെല്ലാം ഊരി വെക്കാം. എന്തിനാ ഈ ചെവി ഇത്രയും ഇതിട്ടത് എന്ന ചോദ്യം. നല്ല ഭംഗിയുണ്ട് ചെവി, തുള കിട്ടുമ്പോഴത്തേക്കും മാമിനെ ഈ കമ്മലിടാണ്ട് വിഷമം തോന്നുന്നു എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം. മാമ എനിക്ക് ആന ചെവിയാണ്, അത് കൊള്ളൂല. ഞാൻ പറഞ്ഞു എൻ്റെ അപ്പാ ആന ചെവി എന്ത് ഭംഗിയാ. ഇല്ലില്ല, എൻ്റെ ചെവി എനിക്കൊരു പ്രശ്നമാണ്. നിങ്ങൾക്കറിയോ, സ്കൂൾ മാറിപ്പോയി, വിളിച്ച സമയത്ത് എന്നോട് പറയാണ് ടീച്ചർ ഇപ്പോഴും അങ്ങനെ തന്നെയാണ് എൻ്റെ ചെവി. എനിക്കൊരു നോക്കൂ, ചെവി നിന്നെ പോലെ, മാത്യുവിൻ്റെ ചെവി മാത്യുവിനെ പോലെ, അമ്മയെപ്പോലെ അച്ഛനെ പോലെ എന്നൊന്നുമല്ല. എൻ്റെ ചെവി എന്നെ പോലെ, എൻ്റെ കയ്യിലിരിപ്പ് എൻ്റെ കയ്യിലിരിപ്പ്, അമ്മയുടെ അച്ഛൻ്റെ അമ്മയുടെ അപ്പൂപ്പൻ്റെ അല്ല ഇത്. ഞാൻ എന്നെ പോലെ. പിന്നെ ഒരു പരിധിവരെ പാരൻസിനെ കണ്ടുപിടിക്കുക, അത് ഏതാണ്ട് ഒരു 12 വയസ്സാകുമ്പോൾ തിരിച്ചു പഠിക്കാൻ തുടങ്ങും. അപ്പോഴാണ് നമ്മൾ അവർ തല്ലാൻ തുടങ്ങുന്നത്, കാരണം അപ്പോഴാണ് അവർക്ക് കുറച്ചുകൂടെ തിരിച്ചറിവ് വരുന്നത്, നമുക്ക് അറിവുകേട് കൂടുന്നതും, കാരണം നമ്മുടെ എക്സ്പെക്റ്റേഷൻ കൂടും, ഹോപ്പ് കൂടും. അപ്പം ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ, കുഞ്ഞുങ്ങൾക്ക് ഇങ്ങനെ കാര്യങ്ങൾ കൊടുക്കുക. ഉത്തരം ഇതാണ്, 100 സ്കൂളുകൾക്കും ഡോക്യുമെൻ്റൽ കൗൺസിലറുണ്ട്. 20% താഴെ സ്കൂളുകളിൽ മാത്രമേ വെൽ റൗണ്ടഡ് ആയിട്ടുള്ള കൗൺസിലിങ്ങോ മെൻറിങ്ങോ ഉള്ളൂ. ഈവൻ പോക്സോ എന്തെന്നറിയാത്ത ടീച്ചേഴ്സ് 48% ഉണ്ട്. ഇതെന്ന് പറയുന്നത് ഒരു കോൺട്രവേഴ്സിയിലേക്ക് പോകാൻ നിൽക്കണ്ട. ഇതെന്ന് പറയുന്നത് ചിലപ്പോൾ ഒരു 340 ടീച്ചേഴ്സിനെ ക്ലാസ്സിൽ ഡേറ്റ എടുത്തിട്ട് പറഞ്ഞത് മാത്രമായിരിക്കും. അതിപ്പോൾ ഞാൻ പോയി പഠിപ്പിച്ച ടീച്ചേഴ്സിനെ ഉദ്ദേശിച്ചിട്ടും അല്ല. രണ്ട്, ടീച്ചേഴ്സിൽ എക്സാമിനേഷൻ കൊണ്ടുവരിക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു മാസം മന്ത്ലി ടെസ്റ്റ് നടത്തുന്ന കുട്ടിക്ക് ഈ കാലത്ത് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ, ഇപ്പം ഞാൻ പറഞ്ഞു ഏറ്റവും ഒടുവിലത്തെ സ്റ്റഡീസ് മെൻ്റൽ ഹെൽത്തിൽ ഇങ്ങനെ ഹൃദയാഘാതം കൂടുന്നത്, കൂടുതൽ സ്ത്രീകളിൽ ഹൃദയാഘാതം ഉണ്ടാകുന്നത് ബ്രോക്കൺ ലവ് ഇഷ്യൂസ് ഉള്ളതുകൊണ്ടാണെന്നൊരു ചെറിയ കണ്ടെത്തൽ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ കൊല്ലം ജില്ലയിൽ 16 വയസ്സുള്ള സിസ്റ്ററിനെ 14 വയസ്സുള്ള ബ്രദർ പ്രഗ്നൻ്റ് ആക്കി, കുട്ടി പ്രസവിച്ചു, ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ പ്രസവിച്ചു. ഇത്തരത്തിലുള്ള ഏത് വിഷയം നമ്മൾ എടുക്കുമ്പോഴും ഇതൊരു ടീച്ചർ അപ്ഡേറ്റ് ചെയ്ത് പഠിച്ചിരിക്കണം. ഈ ടീച്ചർ അപ്ഡേറ്റ് ചെയ്ത് പഠിക്കുമ്പം ഈ ടീച്ചർ ക്ലാസ്സിലേക്ക് പോകുമ്പം അറ്റൻഡൻസ് എടുക്കുന്നു, സബ്ജക്റ്റ് എടുക്കുന്നു, പാവങ്ങൾ 45 മിനിറ്റിലൂടെ സബ്ജക്റ്റ് കവർ ചെയ്യുന്നു, അടുത്ത് വീണ്ടും മന്ത്ലി ടെസ്റ്റ് വരുന്നു, ടേംലി ടെസ്റ്റ് വരുന്നു, ഇയർലി ടെസ്റ്റ് വരുന്നു, ഈ റിപ്പോർട്ട് കാർഡിൽ ഇതെല്ലാം യു നോ ദാറ്റ് ആസ് പെർ ദ സ്റ്റഡി കേരളത്തിലെ ടീച്ചേഴ്സ് 68% ബേൺ ഔട്ടാണ്. അവർ കുറ്റം പറയാൻ പറ്റില്ല. അപ്പോൾ അവർ അത്രമാത്രം അക്കാഡമിക്സിൻ്റെ പിന്നാലെ. ഇനി പോരാൻ വന്നിട്ട് യൂത്ത് ഫെസ്റ്റിവലെല്ലാം നമുക്ക് ബ്രാൻഡിങ് ആക്ടിവിറ്റിയാണ്. എത്ര വലിയ സ്റ്റേജ്, എത്ര വലിയ മേളം എന്നുള്ളതനുസരിച്ചിട്ടാണ് അഡ്മിഷൻ വരുന്നത്. ഇപ്പോൾ ഇത് ആരുടെ കുഴപ്പമാണ്? സ്കൂളിൻ്റെ കുഴപ്പമല്ല, പാരൻറ്റിങ്ങിൻ്റെ പ്രശ്നമാണ്. ഈ പാരൻറ്റിങ്ങിൻ്റെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ സ്കൂൾ സെലക്ട് ചെയ്യുന്ന ഒന്നുകിൽ എൻ്റെ ഓഫീസിൻ്റെ തൊട്ടടുത്തായിരിക്കണം, ഇല്ലെങ്കിൽ ബസ് മറ്റ് സൗകര്യങ്ങളായിരിക്കും. ഞാൻ എടുത്തു പറയട്ടെ, സ്കൂളുകളിൽ ഇങ്ങനെ ഉണ്ടാകുന്നതിന് പ്രധാന കാരണം ഇംഗ്ലീഷ് മീഡിയം നീ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നുണ്ടോ, ഇവിടെ ഒരു സ്റ്റെം എഡ്യൂക്കേഷൻ ഉണ്ടോ, ഇവിടെ ഓഫ്കോഴ്സ് ഹാപ്പിനെസ് എഡ്യൂക്കേഷൻ ഉണ്ടോ, ഒക്കെ നിങ്ങൾ എന്ത് ചോദിച്ചോ. ഏതെങ്കിലും ഒരു അധ്യാപകൻ CBSE സ്കൂളിൽ വിടുമ്പോൾ CBSE.ac.in എന്ന് പറയുന്ന വെബ്സൈറ്റ് വായിച്ചിട്ട് പോകണം. ഇത്രയധികം ഫെസിലിറ്റേഷൻ സർക്കുലേഴ്സ് ഉള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇതില്ല. ഏറ്റവും നല്ല സിലബസിലേക്ക് പോകും. ഞാൻ സിലബസിനെ കുറിച്ച് പറയുന്നത് അത് നല്ലത് എന്ന അർത്ഥത്തിലല്ല, കമ്പാരിറ്റീവ്ലി. ഇത്രയും കാര്യങ്ങൾ ചെയ്യിപ്പിക്കണമെന്ന് റൂൾ നിലനിൽക്കവേ ഈ നോക്കൂ, ഞാനൊരു 10ാം ക്ലാസ്സിനും 12ാം ക്ലാസ്സിനും എക്സാമിനേഷൻ ടെക്നിക്സ് ക്ലാസ് കൊടുക്കാം. വളരെ എനിക്ക് നല്ലോണം പൈസ വരുന്നുണ്ട്. ഞാൻ ഈ ക്ലാസ് കൊടുക്കാൻ പോവാ. ഞാൻ ക്ലാസ് വിളിച്ച് അവനോട് പറയാണ്, മാം 1 മണിക്കൂർ കൊണ്ട് 2 to 3:30 3 മണിക്ക് ഫസ്റ്റ് ബെൽ ബസ് വരും. 3 മണിവരെ ഐസ് ബ്രേക്കർ പോലും 1 മണിക്കൂർ വേണമെന്നിരിക്കെ 3 മണിവരെ എങ്ങനെ പരീക്ഷ എളുപ്പത്തിൽ എഴുതാമെന്ന് പഠിപ്പിക്കണം. എൻ്റെ മുമ്പിലിരിക്കുന്നത് 85 കുട്ടികൾ, ആൺകുട്ടികളും പെൺകുട്ടികളും, വിവിധ തരത്തിലുള്ള ബുദ്ധി, ഒരേ ബുദ്ധിയാണ്, വിവിധതരം ചിന്താഗതികളുള്ള കുഞ്ഞുമക്കൾ. ഇവരുടെ മുമ്പിൽ ഞാൻ വലിയ ആളായിട്ട് പോയിട്ട് നിമോണിക്സ്, ചങ്കിങ് മെത്തേഡ്സ് ഇതെല്ലാം PPT വെച്ച് കാച്ചണം. 1 മണിക്കൂർ കഴിഞ്ഞാൽ ഫസ്റ്റ് ബെല്ലടിക്കും, കുറേ പേര് പോവും, അപ്പോഴേക്കും അടുത്ത ആൾക്കാരും പോവും, ഭയങ്കര ടൈമാണ്. അതേസമയം യൂത്ത് ഫെസ്റ്റിവലിന് ഈ പറയുന്ന ഗസ്റ്റിനെ വിളിക്കാൻ പോയിക്കൊണ്ട് ഇന്നേക്ക് എത്രയോ സ്കൂളുകളിൽ 1.5 മാസത്തോളം അക്കാഡമിക് കരിക്കുലം താറുമാറാക്കിയിട്ടാണ് പ്രാക്ടീസ് ചെയ്യുന്നത്. ചോദിക്കാൻ ആരുമില്ല. ഓക്കെ, എന്നിട്ട് പരീക്ഷ സമയത്തും ഇതൊരു പരിധിവരെയാണ് കേട്ടോ. അപ്പോൾ ഇതല്ലാത്ത സമയമുണ്ടോ എന്ന് ചോദിച്ചാൽ ഉറപ്പായിട്ട് 0 hours കൊടുക്കണം. ബസ് വൈകി വിടണം, 1 മണിക്കൂർ വൈകി ക്ലാസ് ടൈം കഴിഞ്ഞ് 3:30 കഴിഞ്ഞാൽ 4:30 വരെ ട്രെയിനിങ് കൊടുക്കണം. അപ്പോൾ അക്കാഡമിക് സമയമൊന്നും കുഴപ്പം വരില്ല. ഇതിനൊക്കെ ഒത്തിരി ബുദ്ധിമുട്ടുകളുണ്ട് കേട്ടോ, നമ്മൾ പ്രസംഗിക്കുന്ന പോലൊന്നും ആയിരിക്കില്ല. എങ്കിൽ പോലും ഇങ്ങനെ ചെയ്യാതെ ഇത്തരം ഫെസിലിറ്റേഷൻ കൊടുക്കുന്നതിനിടയ്ക്ക് എവിടെയാണ് ഒരു കൗൺസിലർ? ഇനി കുട്ടികളുടെ ഇടയിലേക്ക് ഒരു വിഷയം കൂടെ പറഞ്ഞുതരാം, എല്ലാം പറയണമല്ലോ. കൗൺസിലേഴ്സിനെ കാണാൻ പോകാൻ എനിക്ക് തൗഫീഖ് ആദ്യം പറഞ്ഞ പോലെ എനിക്ക് വട്ടില്ലല്ലോ. ഞാൻ കൗൺസിലറെ കണ്ടിട്ട്, മാമിനെ കണ്ടിട്ട് റൂമിൽ പോയ പിള്ളേർ ചോദിക്കും, മാം എന്താ ചോദിച്ചു, നീ എന്ത് പറഞ്ഞു, എന്തൊക്കെ പറഞ്ഞു എന്ന് ചോദിക്കുന്നു. അപ്പോൾ അവയർനെസ് ഒരു സ്കൂളിൽ നിന്ന് തുടങ്ങിയാലേ. സ്കൂളെന്ന് പറയുന്ന ഒരു വലിയ കമ്മ്യൂണിറ്റി ആയതുകൊണ്ട് തന്നെ എല്ലായിടത്തേക്ക് ഇത് എത്തുള്ളൂ. മാത്യു, നമ്മളെപ്പോലുള്ളവർ ഇങ്ങനെ പ്രസംഗിക്കുന്ന പോലും വേസ്റ്റാണ്. ബട്ട് ഐ ഓൾറെഡി സ്റ്റാർട്ടഡ് ഫോർ ദ ലാസ്റ്റ് 24 years. ഐ മെയ്ഡ് മൈസെൽഫ് എ കരിക്കുലം ഓഫ് ഹാപ്പിനെസ്. ഐ മെയ്ഡ് ദിസ് 10 chapters ഓഫ് കരിക്കുലം ഹാപ്പിനെസ്. ദെൻ വി ആർ ഡൂയിങ് വെരി മെറ്റിക്കുലസ്ലി വിത്ത് ഓൾ ഫെയിലേഴ്സ് ബിക്കോസ് അവർ ദ ബിഗ് പ്രോബ്ലം ഓർ അവർ സെൽഫ് ഈസ് ദാറ്റ് ദ കപ്പാസിറ്റി ഓഫ് ടീച്ചേഴ്സ് ടു അക്സെപ്റ്റ് ദ വിഷൻ ബിഹൈൻഡ് ദിസ് പ്രോജക്ട്. സീഡ് ബോൾ ഉണ്ടാക്കാൻ ഒരു കുട്ടിയെ പഠിപ്പിക്കുക. സീഡ് ബോൾ ഉണ്ടാക്കുന്നത് സോഷ്യൽ ഫോറസ്ട്രിയിൽ ജപ്പാനിൽ ഉണ്ടാക്കിയ സീഡ് ബോൾ യുഗം എന്ന് പറയുന്നൊരു വലിയൊരു കാര്യമാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്നറിയില്ല. വിത്തുണ്ടകൾ, സീഡ് ബോൾ സോഷ്യൽ ഫോറസ്ട്രിയുടെ ഒരു വലിയ പ്രോജക്റ്റാണ്. സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾ, ലൈഫ് ഓൺ ലാൻഡ് എന്ന് പറയുന്ന 7 or 6 ആണ് ഗോൾ നമ്പർ തോന്നുന്നു, എനിക്ക് ഉറപ്പില്ല. ഈ സാധനം സീഡ് ബോൾ ഉണ്ടാക്കാൻ ഞങ്ങൾ കുട്ടികളെ പഠിപ്പിക്കാം. ഞങ്ങൾ ഹയർ സെക്കൻഡറി ബോർഡുമായി ചേർന്നുകൊണ്ട് 16 lakh സീഡ് ബോൾസ് കഴിഞ്ഞ വർഷം നാമ്പ് എന്ന പ്രോജക്റ്റിൽ നിള ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ സീഡ് ബോൾ ഉണ്ടാക്കണമെങ്കിൽ നിങ്ങൾ ചാണകപ്പൊടി വേണം, മണ്ണ് വേണം, വെള്ളം വേണം, വിത്ത് വേണം, വേണമെങ്കിൽ ചകിരിച്ചോറ് വേണം. നിങ്ങൾക്കറിയോ, നമ്മളെ മക്കൾ മണ്ണെടുക്കില്ല. നമ്മളൊക്കെ മണ്ണപ്പം ചുടാന്ന് പറഞ്ഞ് ഇപ്പോഴും ഹാഹാന്ന് പറഞ്ഞൊരു 3 പുസ്തകം എഴുതുന്ന മെമ്മറിയാണ്. അച്ഛനമ്മയും കളിക്കുന്നത്, കഞ്ഞീങ്കരയും കളിക്കുക. ഈ കഞ്ഞീങ്കരയും കളിക്കുന്നതിൽ നമ്മൾ കൊടുക്കുന്നത് എന്താണെന്നറിയാമോ? ആ ഫാമിലി എന്ന ഇമ്പം നിറഞ്ഞൊരു കൂട്ടായ്മ. വാട്ട് ഈസ് എ ഫാമിലി? ടു പീപ്പിൾ ചൈൽഡ് ബർത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ റീപ്രൊഡക്ഷന് വേണ്ടിയിട്ട് ഒരിടത്ത് ഒരുമിച്ച് താമസിക്കുന്നതാണ് കുടുംബം. അതാണ് സോഷ്യൽ സയൻസിൽ കുടുംബത്തിൻ്റെ ഡെഫിനിഷൻ. ഇതല്ലേ അവർക്ക് പറഞ്ഞു കൊടുക്കുക? ഇതിപ്പോൾ എന്താ വീട്ടിൽ നിന്ന് കണ്ടിട്ട് വരുന്നത്? ഇവിടെ മണ്ണപ്പം ചുട്ടാൻ, നമ്മൾ മണ്ണപ്പമാണ് നമ്മുടെ ഒരു ചാപ്റ്റർ. കുഴിയാനെ സ്കൂളിൻ്റെ എല്ലാ വശത്തും തിരയുന്നതാണ് എൻ്റെ ഹാപ്പിനെസ് കോച്ചിങ്ങിൻ്റെ ഒരു ചാപ്റ്റർ. പ്രിൻസിപ്പൽ പലപ്പോഴും ചോദിക്കും, സലീന കുഴിയാനെയോ? കുഴിയാനെ പഠിപ്പിക്കുന്നതിൽ എന്താണ് ഹാപ്പിനെസ് കിട്ടുക? കുഴിയാനെ പഠിപ്പിക്കുന്നതിൽ ഹാപ്പിനെസ് കിട്ടും? ദാറ്റ് ഈസ് വെരി നൊസ്റ്റാൾജിക്. കുഴിയാനെ എന്താണ്? അതിൻ്റെ ശാസ്ത്രീയ നാമം നമ്മൾ തപ്പിപ്പിടിച്ചൊക്കെ എടുത്തു കേട്ടോ. അതെടുത്തു കുഴിയാനകൾ ഇല്ലാണ്ടായിരിക്കുന്നു എന്ന് പഠിച്ചു. റെഡ് ലിസ്റ്റില്ല. കാര്യം എന്താ? പൂഴി മണ്ണ്, ചൂടുള്ള മണ്ണ് ആ സ്ഥലത്ത് വേണം. അവിടെ എല്ലാം നമ്മൾ ടൈൽസ് ഇട്ടു. അപ്പോൾ കുഴിയാനകൾ ഉണ്ടായിട്ടില്ല. നിങ്ങൾ കേൾക്കുക, ഇന്നത്തെ തലമുറ എല്ലാവരും, ഇന്നത്തെ തലമുറ എന്നും ഇന്നത്തെ തലമുറ എനിക്ക് ജീവനാണ്. ഐ എവറി ഡേ ഐ പ്രേ ഫോർ ദം, ബിക്കോസ് ഇത്രയും മിടുക്കരായ കുട്ടികളെ ഞാൻ കണ്ടിട്ടില്ല. ഇത്രയും അതിപ്രശസ്തമായ ബ്രെയിനുള്ള കുഞ്ഞുങ്ങളെ ഞാൻ കണ്ടിട്ടില്ല. എനിക്ക് എന്നോട് ഭയങ്കര ഷെയിംഫുള്ളാണ് അവരോട് സംസാരിക്കും. അയ്യോ, എന്തൊരു വൃത്തികെട്ട മൈൻഡാണ് നമുക്ക്. ദി ആർ വെരി ഫോർവേഡ് spiritually, they are amazing. They don't have no religious essence. What is you, Hindu, Muslim, Christian? They don't have. They know what is the difference. The same case study guy just told me that 17 varshathine shesha avante amma ariyana avan learning disability undu ennu. ലേണിംഗ് ഡിസബിലിറ്റി 12 വയസ്സിന് മുന്നേ എടുക്കണം. എൽ കെ ജി തൊട്ട് 17 വയസ്സ് വരെ ഒരു കുട്ടിയെ പഠിപ്പിച്ചു. 17-ാമത്തെ വയസ്സിൽ നമ്മൾ പറയുകയാണ്, നീ ഓപ്പൺ സ്കൂളിൽ പൊക്കോ, നിന്നെ കൊണ്ട് സയൻസ് പറ്റൂല. എൽ കെ ജി തൊട്ട് 17 വർഷം വരെ അവനെ പഠിപ്പിച്ച ടീച്ചേഴ്സ് എവിടെ? അവർ 12-ാമത്തെ വയസ്സിലോ അല്ലെങ്കിൽ 7 വയസ്സിന് മുന്നെയോ ലേണിംഗ് ഡിസബിലിറ്റി കണ്ടുപിടിക്കാതെ പോയത് ആരുടെ കുഴപ്പമാണ്? അതിനവൻ മാറ്റിയിരുത്തപ്പെട്ട് റെമഡിയൽ കോച്ചിങ് പഠിക്കുമ്പോൾ അവനുണ്ടാവുന്ന നാണക്കേട് മാറ്റാനാണ് അവൻ ഇവിടെ വരുന്നത്. നമുക്ക് ടീച്ചേഴ്സിനെ കുറ്റം പറയാൻ പറ്റില്ല. ലേണിംഗ് ഡിസബിലിറ്റി മാനേജ്മെൻറ്റിൻ്റെ ട്രെയിനിങ് നമ്മൾ അവർക്ക് കൊടുക്കുന്നില്ല. സോ ഫാർ വാട്ട് ഐ ഹാവ് ടു ടെൽ യു, നിയമം വരണം, മോണിറ്ററിങ് വേണം. ഇന്നില ഫൗണ്ടേഷൻ സ്റ്റാർട്ടഡ് ഫയലിംഗ് ടു ദ കൺസേൺഡ് പീപ്പിൾസ് വെരി ഡിക്ലെയറിംഗ്. ഞാൻ ഇതുവരെ ആരോടും പറഞ്ഞില്ല. ഫൗണ്ടേഷൻ കൃത്യമായി മെൻ്റൽ ഹെൽത്ത് ഓഡിറ്റ് സ്കൂളുകളിൽ വേണമെന്ന് കൃത്യമായി ഞങ്ങൾ മുന്നോട്ട് വെക്കാണ്. ഞങ്ങളുടെ സംഘടന മുന്നോട്ട് വെക്കാണ്. അത് എൻ ജി ഒ ആയതുകൊണ്ട് നമുക്ക് ഫ്രീഡായിട്ട് ചെയ്യാൻ പറ്റും. പക്ഷേ ഈ സംവിധാനങ്ങളുള്ളപ്പോൾ നമ്മൾ കരിയർ ഗൈഡൻസ് ട്രെയിനിങ് കൊടുക്കുന്നില്ലേ എന്ന് ചോദിക്കും. ഞങ്ങൾ ചെയ്യുന്ന കരിയർ ഗൈഡൻസ് റിയാസക് എന്ന് പറയുന്ന, ഇപ്പോൾ മേ ബി നിങ്ങൾക്ക് അറിയില്ലായിരിക്കും, ഇപ്പോൾ തൗഫീഖ് ആണെങ്കിലും മാത്യു ആണെങ്കിലും എത്ര കരിയർ ടെസ്റ്റുകൾ എഴുതിയിട്ടുണ്ടെന്ന് അറിയില്ല. ഞാനൊന്നും ചെയ്തിട്ടില്ല. സിവിൽ സർവീസ് മെയിൻസ് കിട്ടിയിട്ട് പിന്നെയും പോയി ഞാൻ ഇംഗ്ലീഷും സൈക്കോളജിയും ഒക്കെ പിന്നെയും പഠിപ്പിക്കേണ്ടി വന്നൊരു ഹതഭാഗ്യമാണ് ഞാൻ. ഞാൻ ഇഷ്ടമുള്ള മേഖലയൊന്നുമല്ല ഞാൻ ഇപ്പോൾ ജോലി ചെയ്യുന്നത്. ഐ എം ഡിക്ലെയറിങ് റിയലി. പിന്നെ എന്തുകൊണ്ട് ചെയ്യുന്നത് വെച്ചാൽ, അത് ഞാൻ നന്നായിട്ട് ഇഷ്ടപ്പെടുന്നത് കൊണ്ടാണ് ഇപ്പോൾ. കാരണം അത് റിസൾട്ട് വരുന്നത് കൊണ്ടാണ്, എന്നെ ഒരുപാട് പേര് അംഗീകരിക്കുന്നത് കൊണ്ടാണ്, എനിക്ക് അംഗീകാരങ്ങൾ നിറയെ കിട്ടുന്നത് ഇത് ചെയ്തപ്പോഴാണ്. അതുകൊണ്ട് ഞാൻ സെൽഫിഷായിട്ട് അത് ഇഷ്ടപ്പെടുന്നു. വേറെ ഒന്നും സത്യസന്ധമായിട്ട് പറയാനില്ല. ഞാൻ ഇഷ്ടപ്പെടുന്ന ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസാണ്. ഞാൻ ആ ലീഡർഷിപ്പിലാണ് കൂടുതൽ എനിക്ക് ചെയ്യാൻ പറ്റുമെന്ന് കരുതിയിരുന്നത്. എനിക്കൊരു കരിയർ ടെസ്റ്റ് എൻ്റെ സ്കൂളിൽ ഇല്ലായിരുന്നത് കൊണ്ടല്ലേ. കണക്ക് പ്രകാരം 38 മുതൽ 60% ആളുകൾ ഇഷ്ടമില്ലാത്ത ജോലിയാണ് ചെയ്യുന്നത്. നമ്മൾക്ക് ഇഷ്ടമില്ലാത്തൊരു ജോലി ചെയ്താൽ നമ്മളതിൽ കഷ്ടത്തോടെയാണ് ചെയ്യുന്നത്. പണ്ടുകാലത്ത് പറയുന്നതാണെങ്കിലും അങ്ങനെ തന്നെയാണ് വർക്ക് ലൈഫ് സ്ട്രെസ് ഉണ്ടാകുന്നത്. ഇപ്പോൾ ചെയ്യുന്ന ജോലി ഇഷ്ടപ്പെടേണ്ട കാരണങ്ങൾ: ജോലിയുടെ ശമ്പളം ഇത്ര, ജോലിയിൽ നിന്ന് കിട്ടുന്ന പദവികൾ ഇത്ര, എൻ്റെ ഡിസിഗ്നേഷൻ, എൻ്റെ ഐ ഡി കാർഡ്, എൻ്റെ കൂടെയുള്ളവരുടെ സ്വഭാവം, എൻ്റെ വർക്ക് സ്പേസിൻ്റെ മാലിഗ്നിറ്റി, എൻ്റെ വർക്ക് സ്പേസിൻ്റെ മൈൻഡ്ഫുൾനെസ്, ഇതൊക്കെ എന്നെ സ്വാധീനിക്കുന്നുണ്ടാവും. അങ്ങനെ ഒരുപാട് ഘടകങ്ങളാണ് വർക്ക് ലൈഫ് മാനേജ്മെൻറ്റിൽ വരുന്നത്. ഒരു കുട്ടി ചാടി മരിച്ചു, ഒരു വലിയ MNC വർക്ക് ചെയ്ത കുട്ടി. സി, വർക്ക് ലൈഫ് മാനേജ്മെൻറ്റ് ഇഷ്ടമില്ലാത്ത ജോലിക്ക് പോകരുത്. നമ്മൾ തീരുമാനിക്കണം പോകരുതെന്ന്. എനിക്കിഷ്ടമുള്ള ജോലി ഞാൻ തിരഞ്ഞെടുക്കുകയോ അല്ലെങ്കിൽ ഞാൻ ഓണ്ടർപ്രണർ ആകേണ്ട സാധ്യതകൾ ഈ ലോകത്ത് വളരെ വലുതാണ്. ഒരു കുട്ടീനെ ഓണ്ടർപ്രണർഷിപ്പ് പഠിപ്പിക്കേണ്ടത് 4 വയസ്സ് തൊട്ടാണ്.
ഈ പ്രശ്നങ്ങൾ, അതായത് നമ്മൾ നമ്മുടെ പ്രശ്നങ്ങളെ മനസ്സിലാക്കുക, നമ്മൾ ആരാന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം. ശരിക്കും ഒരു ഹീലിംഗ് സ്റ്റാർട്ട് ചെയ്യുന്ന അവിടുന്ന്. എല്ലാവർക്കും നമുക്കൊരു മെൻറ്ററിൻ്റെ അടുത്ത് പോകണം എന്നില്ല. അപ്പോൾ അല്ലാതെ നമുക്ക് എങ്ങനെ അത് കണ്ടുപിടിക്കാൻ പറ്റും?
ഒരു ഉത്തരം ഭയങ്കര പാടാണ് തൗഫീഖ്, എങ്കിലും ഒരു 40 കഴിയുമ്പോഴേക്ക് തന്നെ തലയിൽ വരും. പലപ്പോഴും 40s ഒരു വലിയ കേസ് സ്റ്റഡിയാണ്. എന്നാൽ 40s കഴിഞ്ഞിട്ടാണ് കുറച്ചധികം നന്നായതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാര്യം എന്ന് വെച്ചാൽ, ഈ 40+ ആകുമ്പോൾ പാരൻറ്റിങ് എന്താന്ന് കുറേ മനസ്സിലായി കഴിയും. 40 വർഷം ഈ ലോകത്ത് ജീവിക്കലാണ്. 40 വന്നതില്ല കേട്ടോ, ചിലർക്കൊക്കെ വളരെ മുന്നേയും ഇത് കഴിഞ്ഞാലും തലയ്ക്ക് ഉദിക്കാത്ത ആൾക്കാരുണ്ടാവാം. ബട്ട് സ്റ്റഡീസ് 40+ പറയുന്നത്, ശാസ്ത്രദ സ്റ്റഡി. ഈ 40+ സമയത്ത് നമ്മൾക്ക് മറ്റുള്ളവരിൽ നിന്ന് കിട്ടുന്ന കുറേ കാര്യങ്ങളെ നമുക്ക് കുറച്ച് ബോധമുണ്ടെങ്കിൽ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. റിപ്പീറ്റഡ് ആയിട്ടുള്ള ഫെയിലേഴ്സിൽ നിന്നും ഒരാൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും, തന്നെ പറ്റും. രണ്ട്, നമ്മളുടെ സെൽഫ് റിയലൈസേഷൻ ഉണ്ടാകുന്നത് നമ്മളുണ്ടാവുന്ന ഫെയിലുവേഴ്സ് നമ്മൾ പഠിക്കുമ്പോഴാണ്. ഞാൻ അതാ പറഞ്ഞത്, ഫെയിലുവർ നമ്മൾ പഠിക്കുന്നില്ല എന്നുള്ളതാണ്. ഏറ്റവും വലിയ ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻ നോക്കിയാൽ അറിയാം, അവരൊരു പ്രോജക്റ്റ് കഴിഞ്ഞാൽ അതിൻ്റെ മീറ്റിംഗ് കൂടും, ഫെയിലുവർ മീറ്റിംഗ്. സക്സസ് മീറ്റിംഗ് ഉണ്ടാവും, അതിലുണ്ടായ പാളിച്ചകളുടെ ഫെയിലുവർ മീറ്റിംഗ് കൂടാ. ഇത് ഞാൻ ചെയ്യുന്നത് എനിക്ക് പറയാൻ പറ്റുള്ളൂ, ഞാൻ ഫെയിലുവേഴ്സിനെ കംപ്ലീറ്റ് പഠിക്കാറുണ്ട്, ഞാൻ എഴുതാറുണ്ട്, ഇതിങ്ങനെ സംഭവിച്ചത് ഇങ്ങനെയല്ലേ, എൻ്റെ കയ്യിലിരിപ്പാണെങ്കിൽ അത് ഇങ്ങനെയല്ലേ, വായിലിരിപ്പാണെങ്കിൽ അത് ഇങ്ങനെയല്ലേ. ഇത്തരം കാര്യങ്ങൾ നമ്മൾ പഠിക്കുക എന്നുള്ളതിലൂടെ, അതിപ്പോൾ ഞാൻ ഇപ്പോഴും പറയുന്നു, ചോദ്യത്തിൻ്റെ ഉത്തരം ഇതാണ്, എങ്ങനെ പഠിക്കുമെന്ന് ചോദിച്ചാൽ, ജസ്റ്റ് സ്റ്റഡി യുവർ ഫെയിലുവേഴ്സ്. ഫെയിലുവർ ഇല്ലാത്തൊരു മനുഷ്യനുണ്ടാവില്ല ലോകത്ത്. കാരണം നമ്മളെല്ലാവരും എവർ ചേഞ്ചിങ് പേഴ്സണാലിറ്റീസ് ആണ്, മനുഷ്യൻ എപ്പോഴും ചേഞ്ച്. ഇപ്പോൾ നോക്കും, നിങ്ങളോട് പറയുകയാണ്, നിങ്ങൾ കണ്ണെല്ലാം അടിച്ചിരുന്നിട്ട് മെഡിറ്റേറ്റ് ചെയ്യാൻ പറയാം. ഇതേ മാത്യുവിനോട് പറയാം, മാത്യു പിസായെക്കുറിച്ച് ഒട്ടും ചിന്തിക്കരുത് കേട്ടോ എന്ന് പറയാം. മാത്യു ആദ്യം ഇപ്പോൾ പിസ റൗണ്ട് തലയിൽ
വന്ന്
ഇതെന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, നമ്മളൊരാളെ ഡിറക്റ്റ് ചെയ്തിട്ട് ഇതൊന്നും ചെയ്യാൻ പറ്റൂല. അതുകൊണ്ട് ഒരു മെൻറർക്കും ഒരാളെ അങ്ങനെ വലുതായിട്ടൊന്നും മെൻറ്ററിങ് ചെയ്യാൻ പറ്റൂല. അപ്പോൾ അവിടെ ചെയ്യാൻ പറ്റുന്നത്, വി ക്യാൻ ഗൈഡ് എ പേഴ്സൺ ടു ദിസ് വേ ആൻഡ് വി ക്യാൻ സേ ദാറ്റ് സ്റ്റോപ്പിംഗ് ബൈ വുഡ്സ് ഓൺ എ സ്നോയി ഈവനിങ്, റോബർട്ട് ഫ്രോസ്റ്റിൻ്റെ കവിത വെറുതെ എടുത്ത് വെച്ച് വായിച്ചാൽ കൃത്യമായിട്ട് എന്താ വേണ്ടതെന്ന് മനസ്സിലാവും. ഏറ്റവും അധികം അഡ്വഞ്ചറസ് ഉള്ള സ്ഥലത്തിലേക്ക് പുള്ളി തിരിഞ്ഞതും ഏറ്റവും ഈസി വേയിലേക്ക് തിരിഞ്ഞതും പുള്ളിയുടെ മരണത്തിലേക്കാണ് കൊണ്ടെത്തിച്ചത്. ഞാൻ ലിറ്ററേച്ചറാണ് പഠിച്ചത്. അപ്പം നമ്മൾ ഇതിൽ നിന്ന് പഠിക്കുന്ന പാഠം വെച്ച് നോക്കുവാണെങ്കിൽ, തീർച്ചയായിട്ടും കുറച്ച് ടഫസ്റ്റ് ഏരിയയിലേക്ക് പോകുന്നത് തന്നെയായിരിക്കും നമ്മൾക്ക് ഏറ്റവും നല്ലത്. അപ്പോൾ നമ്മൾ ആദ്യം നമ്മൾ പ്രെയർ പഠിപ്പിക്കണം. പരീക്ഷ എഴുതുമ്പോൾ പരീക്ഷയെല്ലാം എളുപ്പമായിരിക്കണേ, പരീക്ഷയെല്ലാം പാസ്സാണേ, 100-100 കിട്ടണേ എന്നുള്ള പ്രാർത്ഥന. എനിക്കൊരു പ്രശ്നം വരല്ലേ, എൻ്റെ വണ്ടി ഇടിക്കല്ലേ, അപ്പുറത്തെ വീട്ടിൽ വണ്ടി ഇടിച്ചോണേ എന്നൊരു പ്രാർത്ഥന. ഇത് വ്യത്യസ്തമായിട്ട് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഓരോ ദിവസവും നമുക്കോരോ പ്രശ്നങ്ങൾ വന്നാൽ അടുത്ത ദിവസം ഇത് വരൂലല്ലോ, കാണിച്ചു തരാം എന്ന് പറയുന്ന രീതിയിലേക്ക് നമ്മളിതിനെ പഠിക്കുന്നില്ല. സോ ഇഫ് യു നീഡ് ടു ഡു സംതിങ് ഫോർ ഹീലിംഗ്, യു ഹാവ് ടു ഗോ വിത്ത് ഹൗ യുവർ ഫെയിലുവർ ഈസ് ലുക്കിംഗ് വിത്ത് യു. എങ്ങനെ തൗഫീഖിനെ ഫെയിലുവർ അറ്റാക്ക് ചെയ്തുകൊണ്ടേയിരിക്കുന്നു, മാത്യുവിനെ ഫെയിലുവർ എങ്ങനെ ഡിഫൈൻ ചെയ്യും, 2-2 അല്ലെങ്കിൽ 200-200. അപ്പോൾ അതെങ്ങനെ ഓരോരുത്തർക്കും ഓരോന്നാണ്, അത് ഓരോരുത്തരുടെയും സൈക്കോളജിക്കൽ, സോഷ്യൽ സൈക്കോളജിക്കൽ, ഇക്കണോമിക്കൽ, ഫിനാൻഷ്യൽ എല്ലാ മേഖലയിലും, ഇൻ്റലക്ച്വൽ ദെൻ സോഷ്യോ ഇൻ്റലക്ച്വൽ, സൈക്കോളജിക്കൽ, ഫിസിയോളജിക്കൽ എല്ലാ മേഖലകളെയും ബാധിച്ചിട്ടാണ് ഇതിനാളെന്ന് നോക്കുന്നത്. അങ്ങനെ നോക്കുക, അപ്പോൾ പ്രോബബ്ലി 40s ആകുമ്പോഴുള്ള നേട്ടം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ കുറച്ച് സെറ്റാവും. എഡ്യൂക്കേഷൻ ഒരു പരിധി വരെ സെറ്റിലാവും. നമ്മുടെ പാർട്ട്ണർഷിപ്പ്, മാരേജ്, നമ്മുടെ റിലേഷൻഷിപ്പ്, എന്ത് കുറവുകൾ, കൂടുതലുകൾ, എന്തൊക്കെ സംഭവിക്കുന്നുണ്ട്, എങ്ങനെ പോയാൽ എങ്ങനെ പോകുന്നു, ഒരുവിധം ഒരു 10+ years മാരീഡ് ലൈഫിൽ നിന്ന് പിടികിട്ടും, അല്ലെങ്കിൽ ഡേറ്റിംഗിൽ നിന്ന് പിടികിട്ടും. ഇനി അടുത്തതിലേക്ക് വരുമ്പോൾ നമ്മുടെ ഇമോഷണൽ ലൈഫ് എങ്ങനെയെന്ന് പിടികിട്ടും. ഏറ്റവും പ്രധാന ഘടകം ഫിനാൻഷ്യൽ ലൈഫല്ല, ഒരു വ്യക്തിയുടെ ഇമോഷണൽ ലൈഫാണ്. ഫിനാൻഷ്യൽ ലൈഫ് കറക്റ്റാണെങ്കിൽ ഇമോഷണൽ ലൈഫ് സെറ്റാവണം. ഇൻ്റലക്ച്വൽ ലൈഫും ഇമോഷണൽ ലൈഫും ബ്ലെൻഡഡ് ആണ്. ഞങ്ങൾ പറയേണ്ടത് 3-heart theory, ഹെഡ്, ഹാർട്ട്, ഹാൻഡ്. ഹെഡ് തോട്ടാണ്, ഹാർട്ട് ഇമോഷനാണ്, ഹാൻഡ് നമ്മുടെ കയ്യിലിരിപ്പ് തന്നെയാണ്. ഇത് മൂന്നുമാണ് ഒരു വ്യക്തിക്ക് തിരിച്ചറിവിലേക്ക് വേണ്ടുന്നത്. എൻ്റെ തല പറയുക, മയക്കെടുത്തെടുത്തെന്ന് അറിയാൻ പറയുക, തല പറഞ്ഞു, ചിന്ത പറഞ്ഞു, ഇപ്പം ഇമോഷൻ പറയുക, നോനോ വി ആർ ഇൻ എ പബ്ലിക് പ്ലാറ്റ്ഫോം, വി ഹാവ് ടു ഡു ലൈക്ക് ദിസ് എന്നെൻ്റെ ഇമോഷൻ, അല്ലെങ്കിൽ ഇമോഷൻ പറഞ്ഞു തരത്ത് കളയാൻ തിരിഞ്ഞു പോയതാ. തല പറയുക, ഡോൺ ഡു. കൈയാണ് ഇത് ചെയ്യുന്നത്. ഈ 3H ആണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്നത്. ഈ 3H നാലാമത്തെ H ആയിട്ട് ഞാൻ ഹോപ്പിനെയും, 5th H ആയിട്ട് ഞാൻ ഹാപ്പിനെസ്സിനെയും, 6th H ഞാൻ ഹാർമണിയെയും ഡെവലപ്പ് ചെയ്താണ് എൻ്റെ പ്രോജക്റ്റ് ഡെവലപ്പ് ചെയ്തത്. ഇത് ഉത്തരം ഇതാണ്, 40+ എങ്കിലും ഒരു മനുഷ്യന് പക്വത ഉണ്ടാവണം. ഇല്ലൊരു പറയും, ഏജ് ഈസ് എ മാറ്റർ. ഇപ്പോൾ കഴിഞ്ഞ വർഷത്തെ സ്റ്റഡി വന്നേക്കുന്നു, നിങ്ങൾക്ക് 80 വയസ്സായാലും നിങ്ങൾ വയസ്സാവില്ല, നിങ്ങളുടെ ചിന്തകൾ വയസ്സായാലേ നിങ്ങൾക്ക് വയസ്സാവുള്ളൂ. ഇറ്റ്സ് എ ബിഗ് സ്റ്റഡി ഇൻ ദ വേൾഡ്. എനിക്കൊക്കെ ഭയങ്കര സന്തോഷമായി. അതായത് നമ്മൾ വയസ്സായിട്ടില്ല, അല്ലെങ്കിൽ നമ്മൾ മിഡിൽ ഏജ് ആയിട്ടില്ല. കാരണം നിൻ്റെ ചിന്തയിൽ നീ ഇപ്പോൾ എന്താവോ അതാണ് നിൻ്റെ ഏജ്. അതിന് ഭയങ്കര വലിയ സയൻറ്റിഫിക് സ്റ്റഡി ആവുന്നേക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ എന്താ പറയുക, നിങ്ങളെ നമ്മുടെ ഹാർട്ട് ഇമോഷനെ സെറ്റ് ചെയ്യുക. വൈ? ബിക്കോസ് ഈ ഇമോഷൻ റെസിലിയൻ്റ് ആയിക്കഴിഞ്ഞാൽ മെൻറ്ററിങ് നമുക്ക് തന്നെ നടത്താൻ പറ്റും. നമ്മുടെ മെൻറ്ററിങ് നമുക്ക് എന്തിനാണ് വേറൊരു മെൻറ്റർ? ചില സ്ഥലത്ത് നമുക്ക് വേണം, എനിക്ക് AI അറിയില്ല, യു ആർ മൈ മെൻറ്റർ. ഓക്കെ, എനിക്കിപ്പോൾ ഞാനിവിടെ വന്നിരുന്നപ്പോൾ നിങ്ങളോട് കുറേ ക്വസ്റ്റ്യൻ ചോദിച്ചു, യുവർ സ്റ്റുഡിയോ ഇസ് വെരി അമേസിംഗ് ഓഫ് കോഴ്സ്, സോ ഇറ്റ് ഈസ് വെരി നൈസ്, യുവർ അക്സസറീസ് ആർ വെരി നൈസ്, സോ ഇറ്റ്സ് ഗുഡ്. ബിക്കോസ് എനിക്കിത് അറിയാത്തത് കൊണ്ട് ഞാൻ അത് കാര്യം ചോദിച്ചു. സോ യു ആർ മൈ മെൻറ്റർ ഇൻ ദിസ് കേസ്. ബട്ട് ഇഫ് യു ആർ ആസ്കിംഗ് സം ക്വസ്റ്റ്യൻ, ഐ വിൽ ബി യുവർ മെൻറ്റർ ഓൺ ദാറ്റ് ക്വസ്റ്റ്യൻ ഓൺലി. സെൽഫ് മെൻറ്ററിങ് ഈസ് ദ ബാക്ക് ബോൺ ഓഫ് ഗ്രോത്ത്. സോ സെൽഫ് മെൻറ്ററിങ് വേണമെങ്കിൽ സെൽഫ് റിയലൈസേഷൻ വേണം, സെൽഫ് റിയലൈസേഷൻ വേണമെങ്കിൽ സെൽഫ് ഐഡൻറ്റിഫിക്കേഷൻ വേണം. ഹോമായി അവിടെയാണ് നമ്മൾ തുടങ്ങിയത്. സെലീന, നിന്നെ കൊണ്ട് ഇതൊക്കെ പറ്റത്തുള്ളേ, പറ്റാത്ത കാര്യം ചെയ്തിട്ട് കരയാൻ നിൽക്കണ്ട, പറ്റുന്ന കാര്യം ചെയ്യാം. സോ ദ ആൻസർ ഗോസ് ലൈക്ക് ദിസ് ഓർ മേ ബി മൈ റിപ്ലൈ വിത്ത് ഓൾ എഫേർട്ട് വിത്തിൻ ദ സ്മോൾ ക്വസ്റ്റ്യൻ കണ്ടീഷണൽ ടൈം ഈസ് ദാറ്റ് വിത്ത് ഓൾ ഫെയിലേഴ്സ് വിത്ത് ഓൾ സെൽഫ് ഐഡൻറ്റിറ്റി വിത്ത് ഓൾ റെസിലിയൻ്റ് ഇമോഷൻ വിത്ത് ഓൾ ഇമോഷണൽ ഇൻ്റലിജൻസ് യു വിൽ ബി ഗെറ്റിംഗ് ദിസ് ഹീലിംഗ് പാർട്ട് ആൻഡ് ഇറ്റ് ക്യാൻ സ്റ്റാർട്ട് ഫ്രം ദ ഏജ് ഓഫ് 12 not of 40s. And for that, we have to focus on parenting. Parenting schools and all give them resiliency. പുറത്തിറങ്ങി പോട്ടെ, കാല് പൊട്ടട്ടെ, അപ്പോഴേക്കും ഫൈവ് സ്റ്റേഡ് ബോക്സ് കൊടുത്തിട്ട് നിങ്ങളത് കറക്റ്റ് ചെയ്യാൻ നിങ്ങളും കൂടി ഇരുന്ന് കാല് മുറിവ് കെട്ടി നോക്കൂ. കുട്ടി ജീവിതത്തിൽ ഫസ്റ്റ് ലൈഫ് സ്കിൽ കിട്ടിക്കഴിഞ്ഞു, ബ്ലഡ് വന്നാൽ തലകറങ്ങിയില്ല പിന്നെ നമുക്ക്. ഇപ്പം നമുക്ക് പബ്ലിക് സ്പീക്കിന് പ്രത്യേകം ഇൻസ്റ്റാഗ്രാമിലെ കോഴ്സ് പഠിക്കേണ്ട കാര്യം വരുന്നില്ല. അപ്പോൾ ഇങ്ങനെ ഓരോ സെക്ഷൻസിലും നമ്മളിത് കൊടുക്കാൻ പറ്റണം. ഇത് ഞാൻ പഠിച്ചത് ഇപ്പോൾ 35 വർഷം കഴിഞ്ഞിട്ടാണ്. അതാണ് നമ്മൾ പിന്നെയും അറിയില്ലല്ലോ, നമ്മൾ പിന്നെ എന്തോ ഇനി അങ്ങോട്ട് കുറച്ച് ദൂരെ പോകാനുള്ളൂ എന്നുള്ളതുകൊണ്ട് ഓരോ ദിവസവും നമ്മൾ എന്ത് ചെയ്യുന്നു, ഇന്നത്തെ ദിവസത്തിൽ എന്തൊക്കെ പഠിക്കാൻ പറ്റും, ഇവൻ ഐ ആം സിറ്റിംഗ് ഹിയർ, എന്തൊക്കെ എനിക്ക് പഠിക്കാം, എന്തൊക്കെ എനിക്ക് കളയാം. സോ സെക്കൻഡ് ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ ഫോർ ഹീലിംഗ് ഈസ് ആറ്റ് കണ്ടിന്യൂസ് ലേണിംഗ്. എനിക്കെല്ലാം അറിയാവുന്ന ഭാവം മാറ്റുക, ഒരു പൊട്ട അറിഞ്ഞൂടാന്ന് വിചാരിക്കുക. അപ്പം നമ്മൾക്ക് എന്ത് പറയും, ഈ പുസ്തകങ്ങളൊന്നും അറിഞ്ഞൂടാ, പുസ്തകം എടുത്ത് വായിക്കാൻ തോന്നും, ആകാംക്ഷ തോന്നണ്ടേ, ക്യൂരിയോസിറ്റി വേണം. ക്യൂരിയോസിറ്റി വേണമെങ്കിൽ എന്തറിയണം, എനിക്കൊന്നും അറിഞ്ഞൂടാന്ന ഭാവം വേണം. അതിൻ്റെ ബേസിക് ത്രെഡ് ഓഫ് ഹാപ്പിനെസ് ഈസ് ദാറ്റ് മിനിമലിസ്റ്റിക് സിമ്പിൾ തോട്ട്സ്. അവിടെയാണ് ഈ മിനിമലിസം വർക്കൗട്ടാണ്. നീ എന്തോ അങ്ങനെ ആയാൽ മതി, ദാറ്റ്സ് ഇനഫ്. ബട്ട് ഇറ്റ്സ് എ കോർ പോയിൻ്റ് ഓഫ് പെർഫെക്ഷണൽ പേഴ്സണാലിറ്റി. അത് നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കണമെങ്കിൽ മാത്യു ഇട്ടേക്കണ ഉടുപ്പ് അല്ല, മാത്യു ഇട്ടേക്കണ വാച്ച്, നോ, എ വാച്ച് ഫോർ എ ടൈം. Your hair, only for your hair. Your specs, only for this. Which brand? No cost. ഇത് നമ്മൾ കൊടുക്കുന്ന സ്ഥലത്ത് ഹീലിംഗ് തന്നെ വരും. ഒരു 12 വയസ്സ് തൊട്ട് ഞങ്ങളിപ്പോൾ കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ട്. നമ്മളിപ്പോൾ ഉള്ള ഒരു 40 വയസ്സിൽ പഠിക്കാൻ നമ്മൾ കുറേ ചിന്തിച്ച് വട്ടായിട്ടായിരിക്കും നമ്മുടെ കുഞ്ഞുമക്കൾ കുട്ടിയിലെ നല്ലതായിട്ട് പഠിച്ചു തരും. സോ ദേ ആർ വെരി അമേസിങ്.
ഞാൻ കേട്ടിട്ടുണ്ട് ഈ ഹോപ്പ് എന്ന് പറയുന്ന സംഭവം നമ്മൾ ഏറ്റവും മുന്നോട്ട് നമുക്കൊരിത് തരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫ്യൂച്ചർ വിഷ്വലൈസേഷൻ, അഫർമേഷൻ, ജേണലിംഗ്. ഈ ജേണലിങ്ങിലൂടെയൊക്കെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കും. നമുക്ക് എന്താണോ അന്നേരം തോന്നുന്നത് അത് എഴുതുക. അത് എഴുതി എഴുതി വരുമ്പോൾ ഓരോ ദിവസം തോറും നമ്മൾ ബെറ്റർ ആയിക്കൊണ്ടിരിക്കും, പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കും. അതുപോലെ മനോഹരമായ കാര്യങ്ങളെപ്പറ്റി ചിന്തിക്കുക, അല്ലെങ്കിൽ എന്ത് അടുത്തത്.
ഇഫ് യു കംപ്ലീറ്റ് ദ ആൻസർ യു ആർ എക്സ്ട്രീംലി റൈറ്റ്. അത് അഫർമേഷൻ, വിഷ്വലൈസേഷൻ, ഇതെല്ലാം അതിൻ്റെ ഒരു പ്രോസസ്സുകൾ തന്നെയാണ്. ഒരുപാട് വിദഗ്ധരായ ആളുകൾ ഒത്തിരിയും പഠിച്ചിട്ടും പഠിക്കാതെയും കുറച്ചുകൂടെ റെവലേഷൻ കിട്ടിയ ആളുകളൊക്കെ ഇത് ചെയ്യുന്നുണ്ട്. ഇന്നിപ്പോൾ കറണ്ട് നമ്മുടെ മെൻറ്ററിംഗ് മാർക്കറ്റിങ്ങിലാണെങ്കിലും ഇതൊക്കെ നന്നായി ചെയ്യുന്നുണ്ട്, എല്ലാം നല്ലതായിട്ട് തന്നെ പോകുന്നുണ്ട്. പക്ഷേ സീ മൈ തോട്ട് ഓൺ ദിസ് ഇസ് വെരി അമേസിങ്. ഞാനിരിക്കുന്ന എൻ്റെ റൂമിൽ വിഷൻ ബോർഡുണ്ട്. ഞാൻ മറ്റുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോഴും ഞാൻ ജസ്റ്റ് ഓപ്പോസിറ്റ് ടൈമിൻ്റെ തൊട്ടടുത്തായിട്ടാണ് വിഷൻ ബോർഡ് വെച്ചേക്കുന്നത്. സോ അതിരിപ്പുണ്ട്, ആ വിഷൻ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. ഇതെന്താണ് നമ്മളെ കാണിക്കുന്നത്, ഇതെല്ലാം മൈൻഡ് സെറ്റ് ആക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് ഞാൻ കാണുന്നതും കേൾക്കുന്നതും ഞാൻ വിഷ്വലൈസ് ചെയ്യുന്നതും ഇതായിരിക്കാന്നുണ്ട്. ഇപ്പോൾ ഓ ഒപ്പനൊപ്പോ തിയറി, എൻ്റെ സെക്ഷനിലെ ഒരു ലേഡി വന്നിട്ട് ഏതോ ഒരു മികച്ചതെന്ന് പറയുന്ന മറ്റൊരു ലേഡിയുടെ അടുത്തേക്ക് പോയിട്ട് വിമൻ ക്ലെൻസിങ് തെറാപ്പിസ്റ്റ് ഓർ സംതിങ്, സ്ത്രീകൾ മാത്രം ക്ലെൻസ് ചെയ്യുന്നു ആൾ, അവരെന്നോട് സംസാരിക്കാനിടയായി. ദെൻ ഐ വാസ് വെരി ഈഗർ അബൌട്ട് ദിസ് വൺ ബിക്കോസ് ഇറ്റ് ഇസ് വെരി ന്യൂ ടു മീ. അപ്പം ഐ ആസ്ക്ഡ് ഹർ ആൻഡ് ദാറ്റ് അമ്മ സെഡ് വളരെ നമ്മൾ വൾണറബിൾ എന്ന് പറയുന്നത് നമ്മുടെ സോഷ്യൽ സെറ്റിങ്സിൽ പറയുന്നത് മാർജിനലൈസ്ഡ് ആയിട്ടുള്ള ആളുകളെയാണ്. പക്ഷേ ഇവിടെ ഞാൻ വൾണറബിലിറ്റി എന്ന് പറയുന്നത് ഇമോഷണൽ വൾണറബിലിറ്റിയാണ്. വളരെ സങ്കടമുള്ള, ഔട്ട്ഫിറ്റഡ് ആയിട്ടുള്ള, ഏഴയായ, ലോൺലി ഫീലിംഗ് ഉള്ള, സോളിറ്ററി ഫീലിംഗ് ഉള്ള, എന്ത് ആര് സഹായിച്ചാലും നിന്ന് കൊടുക്കുന്ന, എന്ത് സഹായത്തിനും യാചിക്കുന്ന ഒരാൾ. അദ്ദേഹത്തിനോട് പറയുകയാണ്, ആ ഭർത്താവ് ഡിവോഴ്സ്, അല്ലെങ്കിൽ ആണുങ്ങളൊക്കെ അങ്ങനെ തന്നെയാണ്, അതൊക്കെ നമുക്ക് മാറ്റാം, നമ്മൾക്ക് വിമൻ ഇമ്പവർമെൻ്റ് ആണ് വേണ്ടതെന്ന് പറഞ്ഞിട്ട് 100,000 രൂപ മേടിക്കുന്നു, 45 ദിവസത്തേക്ക് അവരെ എംപറയിപ്പിക്കുന്നു. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ സെൽഫ് റിയലൈസേഷൻ്റെ പ്രോബ്ലം കൊണ്ട് അവർക്ക് നഷ്ടപ്പെട്ടു പോയ പൈസയെക്കുറിച്ച് അവർ വന്നിരുന്ന് കരയാണ്. ഇത് ഞാനായിട്ട് തന്നെ വിഷ്വലൈസ് ചെയ്യാം. ഓപ്പനപ്പ് തിയറി എന്ന് പറയുന്നത് ഐ ലവ് മൈ സെൽഫ്, സോറി, ഫോർഗീവ് മീ, ഇതാണ് തിയറി.
അത് എങ്ങനെയാണ്?
108 തവണ മിനിമം ഒരു 30 സെക്കൻഡ്സിൽ ഐ എം സോറി, ഞാൻ ക്ഷമ ചോദിക്കുകയാണ്. ഈ തിയറി ഓ ഒപ്പനൊപ്പോ എന്ന് പറയുന്നത് കൊണ്ട് മാത്രം നമ്മൾ ശ്രദ്ധിക്കപ്പെടുന്നതാണ്. ഓക്കെ, ഹവായിയൻ ദ്വീപുകളിലെ ഒരു പ്രാർത്ഥനാ മന്ത്രമാണിത്. ഞാൻ ഈ സെക്ഷൻ എൻ്റെ മൈൻഡ്ഫുൾനെസ് റിട്രീറ്റിന് തീർച്ചയായിട്ടും പഠിച്ച എൻ്റെ സർട്ടിഫിക്കറ്റ് എടുത്തിട്ട് ഞാൻ ഇത് ചെയ്യാൻ തുടങ്ങുമ്പോൾ ഞങ്ങളുടെ മൈൻഡ്ഫുൾനെസ് റിട്രീറ്റിൽ ഏതാണ്ട് 30-34 പേര് ജോയിൻ ചെയ്തു. മാക്സിമം നമ്മുടെ ഇൻറ്റേൺസ് ഉൾപ്പെടെ 45 പേരുണ്ടായിരുന്നു. ഇറ്റ് വാസ് എ മെറാക്കുലസ് എക്സ്പെരിമെൻറ്റേഷൻ ടു മീ, റിയലി എക്സ്പെരിമെൻറ്റേഷൻ. ഫസ്റ്റ് ടൈമാണ് ചെയ്തത്. സിംപ്ലി കഴിഞ്ഞ 6 മാസം വേദനിപ്പിച്ച ഒരാൾക്ക് കത്തെഴുതുക, കഴിഞ്ഞ 6 മാസം നിറച്ച് വഴക്കുണ്ടാക്കിയപ്പോൾ ഞാൻ മാത്യുവിനെ വിളിക്കാൻ തെറിയില്ല. പക്ഷെ ഞാൻ എന്താ ചെയ്യുന്നത്, എനിക്കേറെ പ്രിയപ്പെട്ട മാത്യുവിനോട് എന്നോട് ക്ഷമിക്കണം, മലയാളത്തിലാട്ടോ, പലതും ഇംഗ്ലീഷിൽ പറഞ്ഞാൽ എൻ്റെ വികാരം ഉണ്ടാവില്ല. മാത്യുവിനോട് ഞാൻ അന്ന് അതങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് അന്ന് ദേഷ്യം കൊണ്ട് പറഞ്ഞ പിന്നെ ഓർത്തിട്ട് എനിക്ക് ഉറങ്ങാൻ പറ്റിയില്ല. എന്നോട് മാത്യു ക്ഷമിക്കുമെന്ന് തോന്നും. ഈ കത്ത് അല്ലെങ്കിൽ ഈ ഇമെയിൽ മാത്യുവിന് കിട്ടിക്കഴിഞ്ഞാൽ മാത്യുവിനെ വിളിക്കും എന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഐ ആം അഫേമിങ് മൈസെൽഫ് എ സോറി ടു യു ഓൺ മൈ മിസ് ബിഹേവ് വിത്ത് യു ഓർ ടു യു. ഇതെന്താ നമുക്ക് വരണതെന്നറിയോ, സോർട്ട് ഓഫ് ഹീലിംഗ് ആണ്. ആ രക്ഷപ്പെട്ട് മാത്യുവിന് ഇനി കാണുമ്പോൾ ചിരിക്കാലോ. നമ്മളെന്താ ചെയ്യണേ, ഇത് വഴക്കുണ്ടാക്കാനായിട്ട് നമ്മൾ അടുത്ത ആളുമായിട്ട് ഇത് കൂട്ടുപിടിച്ച് അയാളിൽ നിന്ന് ഇപ്പോൾ 1 11 111 ഇങ്ങനെ 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 പോവാം. അവിടെയാണ് ഐ ആം സോറി എന്നൊരു മെൻറ്റർ ഒരു പ്രത്യേക എത്തനിക് വൈബിൽ നല്ല മൈൻഡ്ഫുൾ അറ്റ്മോസ്ഫിയറിൽ എല്ലാവരെയും യോഗ മാറ്റിലിരുത്തി നല്ല സെറീനിക് അറ്റ്മോസ്ഫിയറിൽ പറഞ്ഞു കൊടുക്കുന്നത്. അവിടെ ആരാ മാജിക് ചെയ്യുന്ന ആ എൻവയോൺമെൻറ്റാണ്. ഇപ്പോൾ ഞങ്ങൾ മിത്രാനികേതിയിൽ നടത്തിയ പ്രോജക്റ്റ് ഇത്രയും സക്സസ്ഫുള്ളായി റിവ്യൂ വരാൻ കാര്യം എന്താ, ആ എൻവയോൺമെൻറ്റിൽ സ്വാതി തിരുനാൾ മഹാരാജാവ് ജീവിച്ച ഒരു സ്ഥലത്ത് അത്രയും എത്നിക് എൻവയോൺമെൻറ്റിൽ വളരെ ബ്യൂട്ടിഫുൾ മൈൻഡ്ഫുൾനെസ് മ്യൂസിക്കിൻ്റെ അണ്ടറിൽ നമ്മളെല്ലാവരും വളരെ പ്രൊഫൗണ്ട് ജൂട്ട് ഡ്രസ്സൊക്കെ ഇട്ട് ബ്യൂട്ടിഫുള്ളായിട്ട് സാധനം പഠിപ്പിക്കുക. 15 പേര് കരയാൻ തുടങ്ങി. വൈ? ബിക്കോസ് അത്രയും സങ്കടങ്ങൾ വേദനിപ്പിച്ചവരെക്കുറിച്ച് തലയെ കൊണ്ടുനടക്കുക, അല്ലാണ്ട് അവർ സോറി പറഞ്ഞതുകൊണ്ടല്ല. എന്നാലും ഞാൻ അവരെ വേദനിപ്പിച്ചല്ലോ. അപ്പൊ എന്ത് നല്ലവരാണ് ഈ മനുഷ്യർ.
Unforgiveness keeps you a
prisoner. Yes, of course, Matthew. Second one, I love you. Self love ആണ്. നിങ്ങൾ 21 കണ്ടിന്യൂസ് ആയിട്ട് പറയാൻ ഇതെന്തുവാ? നോ, നിങ്ങൾക്ക് സമയമുള്ളപ്പോൾ, ചിലപ്പോൾ ഡ്രൈവ് ചെയ്യുമ്പോൾ, ചിലപ്പോൾ ഇപ്പം ഇവിടെ ഇരിക്കുമ്പോൾ മാത്യു ഇത് പറഞ്ഞുകൊണ്ടിരിക്കുക, അത്രേ വേണ്ടുള്ളൂ. ഇന്ന സ്ഥലത്ത് എത്തനിക്കായിട്ടിരുന്ന് യോഗ മാറ്റിലിരുന്ന് വെഡിയായിട്ടിരുന്നിട്ട് പറയണമെന്ന് ആരാ പറഞ്ഞേ? അങ്ങ് ഹ്യൂമൻ മൈൻഡ് ഈസ് എവർ ചേഞ്ചിങ്. യു ക്യാൻ ചേഞ്ച് ആസ് പെ യു. നിങ്ങൾക്ക് എന്തും എപ്പോഴും ചെയ്യാം. അത് നിങ്ങൾക്ക് സന്തോഷം ഉണ്ടാവുന്ന കാര്യമായിരിക്കണം. നിങ്ങൾക്ക് ചുറ്റുമുള്ളവരെ ഡയറക്റ്റായിട്ടോ ഇൻഡയറക്റ്റായിട്ടോ ബാധിക്കാനും പാടില്ല. ഇത് മാത്രമേ ഉള്ളൂ. ഇനിയിപ്പോൾ ഡയറക്റ്റായിട്ട് ബാധിക്കുകയാണെങ്കിൽ സോറി പറയാം, നമുക്ക് തിയറിയുമുണ്ട്. ഇൻഡയറക്റ്റ് ആണെങ്കിലും സോറി പറയാം. ഇത് നമ്മൾ ചെയ്യുന്നത് ഇപ്പോൾ സെൽഫ് ലവ്, ഐ ലവ് യു. അടുത്തെന്താ? ഫോർഗീവ് മീ ആണ്. ഫോർഗീവ്നെസ്സും സോറിയും രണ്ടും രണ്ടാണ്. അപ്പോൾ ഇത്തരത്തിൽ നമ്മളിതിനെ കൊണ്ടുവന്നാൽ ബ്യൂട്ടിഫുൾ അഫർമേഷൻ ഇൻ ദ വേൾഡ്. നമ്മളിങ്ങനെ ഫെതർ പോലെ ആവും, കനം ഇല്ലാണ്ടാവും, ഗമയില്ലാതെയാവും. മറ്റുള്ളവരെന്ത് വിചാരിക്കും എന്നതില്ലാതെ എന്തോ നമ്മളല്ലേ, നമ്മളേ ഇല്ലല്ലോ. സോ ദിസ് ഈസ് വെരി റൈറ്റ് പാത്ത്. സോ വിഷൻ ബോഡി ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ജേർണലിംഗ്, വാട്ട് ഇസ് ജേർണലിംഗ് സൈക്കോളജിക്കലി? ജേർണലിംഗ് മീൻസ് ദാറ്റ് ഐ എം റൈറ്റിംഗ് എബൌട്ട് മൈ തോട്ട്സ് ടുഡേ റിഗാർഡിംഗ് മൈ ഇമോഷൻസ്, റിഗാർഡിംഗ് മൈ ഡീഡ്സ്, റിഗാർഡിംഗ് മൈ അഫർമേഷൻസ് ഓർ വാട്ട് എവർ ഇറ്റ് ഈസ്. ഞാനിന്ന് എഴുതുകയാണ്, ടുഡേ ഐ ലേൺ എ ലോട്ട് ഫ്രം യു ബോത്ത്. കണ്ണുകളിൽ ചിരി വെച്ചാൽ നമ്മളൊരാളെ കാണുകയും കേൾക്കുകയും ഒക്കെ വേണ്ടത്, സെൻസസ്സാണ് വേണ്ടത്. ഇതൊക്കെ നമ്മളിന്ന് നിങ്ങളിന്ന് പഠിച്ചു. ദിസ് ഈസ് വാട്ട് എ സിമ്പിൾ മാജിക് ഹാപ്പിനെസ് ടുഡേ. ഹാപ്പിനെസ് ഡസൻറ്റ് മീൻ ദാറ്റ് യു വിൽ ബി ഗെറ്റിംഗ് ഫ്രം എനിവെയർ. നോ, മിനിമലായ കാര്യങ്ങളിൽ നിന്ന് സന്തോഷം കണ്ടെത്തുക എന്നുള്ളതാണ്. നല്ല ഭക്ഷണം ഇന്ന് കഴിച്ചിട്ടുണ്ടുണ്ട്, കഴിച്ചിട്ടില്ലെങ്കിൽ ഇനി കഴിക്കാൻ പോകുന്ന ഭക്ഷണത്തെക്കുറിച്ച് സന്തോഷം കണ്ടെത്തുക എന്നുള്ളതാണ്. ദസ് ഈ ദിസ് ഈസ് ക്യാൻ ബി ഡൺ. എന്ന് വെച്ച് കരയില്ല എന്നൊന്നുമില്ല. കരച്ചിൽ വന്നാൽ നന്നായിട്ട് ആർത്തലിച്ച് കരയുക, അതും റിലീഫാണ്. സീ ദൻ പെയിൻ, സം ക്വസ്റ്റ്യൻസ് ആർ ദെയർ, ഹൗ പെയിൻ യു ക്യാൻ റിലീവ്. മാം എങ്ങനെ എപ്പോഴും ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കല? ആര് പറഞ്ഞു ഞാൻ നല്ലതായിട്ട് കരയുന്ന ആളാണ്? ഞാൻ എപ്പോഴും ചിരിക്കുന്നതല്ല. സി, ഐ ആം ജസ്റ്റ് മേക്കിംഗ് മൈസെൽഫ് ദാറ്റ് യു ആർ ഓക്കെ, ഹാപ്പി, വെൽ ഡൺ. ദാറ്റ്സ് ഐ ക്യാൻ ഡു ദാറ്റ് വൺ. കരയുന്ന സമയം നല്ലതായിട്ട് കരയണം. ഐ ഹാവ് ടു ബി കമ്പാഷനേറ്റ് ടു മൈസെൽഫ്. ഹൗ മെനി ഓഫ് യു ഫോർ ദ ലാസ്റ്റ് 1 month? ഓ, തോഫിക്ക് കരയില്ലേ, കരയില്ലേ, ഞാൻ കൂടുണ്ട്, കരയില്ലേ എന്ന് തോഫിക്ക് പറഞ്ഞിട്ടില്ല. മാത്യു പറയില്ല, മറ്റാരെങ്കിലും പറയാനായിട്ട് നമ്മൾ ഇങ്ങനെ വെയിറ്റ് ചെയ്യുക. അത് ചെയ്യാണ്ടിരിക്കുക. ഇതും വിഷൻ ബോർഡിനകത്തുള്ളതാണ്. സെൽഫ് ഫീലിംഗ് ആദ്യം വേണ്ടത്. കരയില്ലേ, ഞാൻ നിന്നെ കുറേ വേദനിപ്പിച്ചിട്ടുണ്ടല്ലോ, ഈ വർഷം അതുണ്ടാവില്ല, ഞാൻ നിന്നെ വേദനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല, ഐ എം സോറി സെലീന, ഫോർ ഗീവ് മീ. ജേർണലിങ്ങിൽ സംഭവിച്ച കാര്യങ്ങൾ എഴുതുമ്പോൾ ഫൈൻ മോട്ടോർ സ്കില്ലാണ് ഡെവലപ്പ് ചെയ്യുന്നത്. മെമ്മറി ഡെവലപ്പ് ചെയ്യും, നറേഷൻ ഡെവലപ്പ് ചെയ്യും, നിങ്ങളുടെ ഡിസ്ക്രിപ്ഷൻ ഡെവലപ്പ് ചെയ്യും, സെൻറ്റൻസ് സ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യും, കമ്മ്യൂണിക്കേഷൻ ഡെവലപ്പ് ചെയ്യും, തോട്ട് ഡെവലപ്പ് ചെയ്യും. മോർ ഓവർ സെൽഫ് സാറ്റിസ്ഫൈഡ് ആയിട്ട് ആ സാധനം ഒന്നുകൂടെ നാളെ എടുത്ത് വായിച്ചാലോ, ഉഹ് എന്താ ഇങ്ങനെയെന്നോ, ആഹാ ഇങ്ങനെയെന്നോ നമുക്ക് തോന്നും. സോ നമുക്ക് നല്ലതുണ്ടാവുന്ന എല്ലാ സംഭവങ്ങളും ഫോളോ ചെയ്യാം.
നമ്മുടെ സന്തോഷത്തിൻ്റെ ഒരു ഏറ്റവും വലിയൊരു സ്റ്റെപ്പ് ഒരു ഗ്രാറ്റിറ്റ്യൂഡുള്ള ഹാർട്ടാണ്, നമുക്ക് നന്ദിയുള്ള ഒരു ഹൃദയം. അതെത്ര ഇമ്പോർട്ടൻ്റ് ആണ്.
മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് മൈ ഡിയർ മാത്യു. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ 24 hours ഞാൻ പറയും 24,000 പീപ്പിളിനോട് ഗ്രാറ്റിറ്റ്യൂഡ് പറയേണ്ടുന്ന അവസരങ്ങളുണ്ട് നമുക്ക്. വണ്ടി എടുക്കുന്ന സമയത്ത് വണ്ടി ഓണായതിന് വണ്ടി കൊണ്ട് തൊട്ട് തന്നെ, ഈവൻ ആബ്സ്ട്രാക്റ്റ് നൗൺസിനോട് പോലും നമുക്ക് നന്ദി പറയാൻ പറ്റുക. ഇന്ന് മഴയില്ലാത്തതിന് ഞാൻ പറയാം, നമുക്ക് വരാൻ പറ്റുക, നമുക്ക് ഇവിടെ ഇരിക്കാൻ പറ്റുക. എൻ്റെ ഓഫീസിൽ ഒരാൾ പോലും ലീവ് ഇല്ലാണ്ട് അവർ ആ സിസ്റ്റത്തിനെ കൊണ്ടുപോകുന്നതിന് നന്ദി പറയുക. സമാധാനമായിട്ട് ഫോൺ ചിലക്കാതെ എനിക്കിവിടെ ഇരിക്കാൻ പറ്റുന്നതിന് നന്ദി പറയുക. തൊട്ട് ഒരു ദിവസത്തിൽ സർവോപരി ആദ്യത്തെ ഗ്രാറ്റിറ്റ്യൂഡ് പറയാനുള്ളത് ഈ ശ്വാസം ഉണ്ട്, ഞാനിന്ന് ജീവിച്ചിരിക്കുന്നുണ്ട്, ഐ ആം ലിവിങ് ടുഡേ. സി ഉണർന്ന് എണീറ്റ് കഴിഞ്ഞാൽ ചായ എന്ന് വിളിക്കുന്നതിന് പകരം മുഖത്തൊന്ന് തൊട്ട് നോക്കിയാൽ ശ്വാസമുണ്ട്. സോ ഐ ആം ലിവിങ് ടുഡേ. വൺ, ഇപ്പോൾ നമ്മൾ മുമ്പിൽ ഒരു ചെടിയുണ്ട്, ജിയോ ആയി തന്നുകൊണ്ടിരിക്കുകയാണ്. ഈ യൂണിവേഴ്സിനോടുള്ള നന്ദി ഒരിക്കലും തീർത്ത തീരാത്തതാണ്. നമ്മളെ ചൂരൽമല ദുരന്തത്തിൽ ഒഴിച്ചു പോയില്ലല്ലോ, നമ്മളിവിടെ ഇരിക്കുകയല്ലേ. നമ്മളെ വേറെ പാൻഡമിക്കൊന്നും ഇതുവരെ വന്നില്ലല്ലോ, നമുക്ക് ജീവനുണ്ടല്ലോ. അവിടെ തുടങ്ങണം മാത്യു, അവിടുന്ന് എൻഡ് തുടങ്ങും. നമ്മൾക്ക് ഒന്നുമില്ലാത്തവരായി മാറും നമ്മൾ, അത്രയും നമ്മൾ സിമ്പിളാവും. അങ്ങനെ സിമ്പിളാവുമ്പോൾ മാത്യുവിനെക്കുറിച്ച് എന്ത് വിചാരിച്ച് എനിക്കെന്താന്ന് തോന്നും. ഇപ്പോൾ ഇതൊക്കെ ഞാൻ പ്രസംഗിക്കുക അത്രയും ഞാൻ പ്രാവർത്തികമാക്കത്തൊന്നുമില്ല കേട്ടോ, അതൊക്കെ ഇതൊക്കെ കാണുന്ന ആൾക്കാർക്ക് മനസ്സിലാവുമല്ലോ. നമുക്കൊരു ഒഫീഷ്യൽ സെറ്റിംഗ്സിലേക്ക് വന്നു, ഇന്നത്തെ ഗ്രാറ്റിറ്റ്യൂഡ് പറയാനുള്ള സിറ്റുവേഷൻ അല്ല എനിക്കുള്ളത്. ഞാൻ അവിടെ എന്തായാലും ഫയർ ചെയ്യണം, ഞാൻ എന്തായാലും ഹയർ ചെയ്യണം, അതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ ഉദ്ദേശിക്കുന്ന നമ്മുടെ പേഴ്സണൽ ലൈഫിലെ ഒരു ദിവസം ഉണ്ടെന്നാലേ ശ്വാസം പോകുന്നതിനെ. സി നമ്മൾ ആരും ചിന്തിക്കാത്തതും പറയാത്ത ഒരു കാര്യമാണ്, ഒരു മനുഷ്യന് മലമൂത്ര വിസർജനം ചെയ്യാൻ പറ്റിയില്ലെങ്കിലുള്ള അവസ്ഥ ആലോചിച്ചിട്ടുണ്ടോ? നമ്മൾ ചത്തുപോവും. കൃത്യമായ ആ മെറ്റബോളിക് സിസ്റ്റം ഇങ്ങനെ പോകുന്നതിന് ഈ തമ്പുരാനോട് നന്ദി പറയാം, ഈ ഒരു യൂണിവേഴ്സിനോട് നന്ദി പറയാം. എവ്രി മൊമെൻ്റ് ഈസ് ഗ്രേറ്റ്ഫുൾ ബിക്കോസ് ഞാൻ ജീവിച്ചിരിക്കുന്നുണ്ട്. ഈ ഗ്രാറ്റിറ്റ്യൂഡിൽ നിന്നാണ് സെൽഫ് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാകുന്നത്. സെൽഫ് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാകുമ്പോഴാണ് റെപ്പീറ്റഡ് ആയിട്ട് കംപ്ലയിൻറ്റ് പറയാതിരിക്കുക. കംപ്ലയിൻറ്റ് വരുമ്പോൾ കമ്പാരിസൺ വരുമ്പോഴാണ്, കമ്പാരിസൺ വരുന്നത് ഞാൻ ഇല്ലാന്ന് തോന്നൽ വരുമ്പോഴാണ്. നമ്മളിങ്ങനെ ഇതൊക്കെ എടുത്തിട്ട് പഠിക്കുന്നതുകൊണ്ട് നമ്മളിങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് വയറ് വരുന്നതായിരിക്കും. പക്ഷേ ഇതൊക്കെ അന്ത്യമായൊരു കാര്യമുണ്ട്. നീ ജീവിച്ചിരിപ്പുണ്ടോ? ഇന്ന് ഫുഡ് കഴിച്ചോ? ഇപ്പോൾ ഇരിക്കുന്ന മുറിയിൽ ശീതീകരണ മുറിയാണെന്നുള്ളത് സെൻസ് ചെയ്യുന്നുണ്ടല്ലോ. സോ യു ആർ ലക്കി. And psychologically, gratitude is giving you the self-resilient satisfaction. When you have a gratitude jar, gratitude journal, you may know that mental health stationery is a big B billion business. നമ്മളെ ന്യൂ ഇയറിന് ഡയറി മേടിക്കുന്ന ആളുകളൊന്നും ഇല്ല ഇപ്പോൾ. ന്യൂ ഇയറിന് എന്താ എടുക്കുക? ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ, ഗ്രാറ്റിറ്റ്യൂഡ് ഡയറി, ഗ്രാറ്റിറ്റ്യൂഡ് ജാർ. വൈ? മനുഷ്യന് അതിൻ്റെ ആവശ്യം വന്നിട്ടുണ്ട്. കാരണം അത്രയും നല്ല മനുഷ്യരാണ് ലോകത്തിൽ, തിരിച്ചറിയാൻ പറ്റുന്നുണ്ടേ. ഇതിപ്പോ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ചോദിക്കുന്നതിന് അത് തിരിച്ചറിയുന്നവരാണ് നിങ്ങൾ.
അതുപോലെ തന്നെ വേറെ സാധനമാണ്, നമ്മൾ ചെയ്തൊരു സാധനം നമ്മൾ തന്നെ ഇഷ്ടപ്പെടുന്നത്, വേറെ ആരും അതിനെപ്പറ്റി എന്താ അഭിപ്രായം, അത് എനിക്കത് ഇഷ്ടപ്പെട്ടു, ഐ എം ഹാപ്പി വിത്ത്.
തെറ്റുതിരുത്തലുകൾ, നമ്മൾക്ക് കുറച്ചുകൂടെ തെറ്റുകൾ ഉണ്ടെങ്കിൽ സെൽഫ് അസസ്മെന്റ് അത്യാവശ്യമാണ്. അല്ലാത്ത അവസരങ്ങളിൽ അത് നമ്മൾ വിട്ടുകൊടുക്കേണ്ട ഒരു ആവശ്യമില്ല. ബിക്കോസ് അത് നമ്മുടെ സെൽഫ് ലവിൻ്റെയും കൂടെ സെൽഫ് പാഷൻ്റെയും ഭാഗമാണ്. ഇന്നത്തെ ഒരു കാര്യമുണ്ട്, ഈസ്തെറ്റിക് എന്നൊരു സംഭവമുണ്ട്. ഈസ്തെറ്റിക്ക് ക്രിയേറ്റിവിറ്റി ഒക്കെ ഉണ്ടാവണമെങ്കിൽ നമുക്ക് സെൽഫ് കമ്പാഷൻ ഉണ്ടെങ്കിലേ ഉണ്ടാവുള്ളൂ. ഇതില്ലാതെ നമ്മളൊരു കാര്യം ചെയ്യുന്നതാണ് ഓട്ടോമാറ്റിക്കലി ഒരു എ ടി എം മെഷീൻ ചെയ്യുന്ന പോലെ ക്ലിക്ക് ചെയ്ത് ചെയ്യുന്ന പരിപാടി. ഇതൊക്കെ ഹാപ്പിനെസ് ജേണിയുടെ ഭാഗമാണ്. അല്ലാണ്ട് ഹാപ്പിനെസ് ഈസ് നെവർ എ മെൻ്റൽ ഹെൽത്ത് ജേണി. നോ, ഇറ്റ് ഈസ് എ പേഴ്സൺസ് ലൈഫ് ഡിസൈൻ ജേണി. സോ ഗ്രാറ്റിറ്റ്യൂഡ് ഈസ് എ ബിൽഡിംഗ് ബ്ലോക്ക് ഓഫ് ഹാപ്പിനെസ് ആൻഡ് ഇറ്റ് നീഡ് ടു കണ്ടിന്യൂ, യെറ്റ് ടു കണ്ടിന്യൂ ആൻഡ് ടു സ്റ്റാർട്ട് ഓൾസോ. ഈവൻ തുടങ്ങിയിട്ടില്ലെങ്കിൽ തുടരും. ഇനി ഈ ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ഇത് നമ്മളൊരു തറയെ തട്ടിയിട്ട് വായിക്കില്ലേ, സം ടൈം വി വിൽ ക്രൈ ബിക്കോസ് ഹൗ മച്ച് വി ആർ ലക്കി ലൈക്ക് ദാറ്റ്.
കുറേ സൂയിസൈഡ് ഒക്കെ സംഭവിക്കുന്നത് ഒരു വേർപാടിൻ്റെ സാധനങ്ങൾ വരുന്നതുകൊണ്ട് ഒരുപാട് പേർക്ക് വിഷമങ്ങൾ വരാറുണ്ട്. അതിപ്പോൾ ഒരു പൂച്ചയോ പട്ടിയോ എന്തുവാ, ജീവനതുല്യം സ്നേഹിച്ച സാധനങ്ങളൊക്കെ പോകുമ്പോൾ ഒരുപാട് പേർക്ക് ഡിപ്രഷൻ വരാം, അങ്ങനെ ഒത്തിരി സാധനങ്ങളുണ്ട്. അപ്പോൾ ഈ ഹ്യൂമൻ കണക്ഷൻ അല്ലെങ്കിൽ ഇതുപോലെ കണക്ഷൻ വിത്ത് അതർ ആനിമൽസ് ഓർ ലൈക്ക് അതൊക്കെ എത്ര ഇമ്പോർട്ടൻ്റ് ആണ് ഒരു ഒരാൾ?
വെരി വെൽ സ്റ്റഡീഡ് ക്വസ്റ്റ്യൻ. കേരളത്തിൽ ഇപ്പോൾ നമ്മൾ 4-ാം സ്ഥാനത്തേക്ക് നമ്മൾ ഉയർന്നിട്ടുണ്ട് അല്ലെങ്കിൽ താണിട്ടുണ്ട് സൂയിസൈഡ് റേറ്റിൽ. തമിഴ്നാടാണ് മുമ്പേ നിൽക്കുന്നത്. അത് കുറച്ച് വേരിയേറ്റഡ് സ്റ്റഡീസ് വരുന്നുമുണ്ട്. അതിൽ കൊല്ലം ജില്ലയാണ് നമ്മൾ സൂയിസൈഡിൽ ക്യാപിറ്റൽ എന്നറിയപ്പെടുന്നത്. അതിലും ഡിബേറ്റ്ഫുൾ ക്വസ്റ്റ്യൻസ് ആൻസേഴ്സ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സൂയിസൈഡിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്നായിട്ട് കാണുന്നത് ഒരു ഒറ്റപ്പെടൽ, ലോൺലിനെസ് ആയിരിക്കുമല്ലോ. ഇപ്പോൾ സൂയിസൈഡ് പ്രിവെൻഷന്, ഞാൻ ഒരു കാലഘട്ടത്തിൽ പ്ലസ് വൺ പ്ലസ് ടു കുട്ടികളുടെ ഈ പരീക്ഷ കഴിഞ്ഞാൽ ഉടനെ മാർക്ക് കുറഞ്ഞതിന് സൂയിസൈഡ് ചെയ്യുന്ന കുട്ടികളോട് മനസ്സൊരുക്കം എന്നൊരു പ്രോജക്റ്റിൻ്റെ കൗൺസിലറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് സ്റ്റേറ്റിന് വേണ്ടിയിട്ട്. അപ്പം ഈ പ്രധാനമായിട്ടും ഇങ്ങനത്തെ ഒരു വിഷയങ്ങൾ ഉണ്ടാകുന്നതിന് പ്രധാന കാരണങ്ങൾ, ഇപ്പോൾ നമ്മൾ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ, നിങ്ങളും യൂത്ത് ആയതുകൊണ്ട് തന്നെ ഇത്തരം കോഴ്സുകളൊക്കെ ഫ്രീ കോഴ്സുകളാണ്. സൂയിസൈഡ് പ്രിവെൻഷൻ കോഴ്സുകളുണ്ട്. അതിൽ സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡ് PFE, നമ്മൾക്ക് ഫസ്റ്റ് എയ്ഡ് എന്ന് പറയുന്നത് മെന്റൽ ഹെൽത്തിനും വേണം, ഫിസിക്കൽ ഹെൽത്തിനും വേണം. അതിൽ മെന്റൽ ഹെൽത്തിന് കൊടുക്കുന്ന ഫസ്റ്റ് എയ്ഡ് ആണ് സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡ്. ഈ സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡിൽ സൂയിസൈഡിൽ കൊടുക്കുന്നു. പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ചാൽ സൂയിസൈഡ് ഇൻറ്റൻഷൻ റേറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ ദ സൊല്യൂഷൻ ഫോർ സൂയിസൈഡ് ഈസ് നോട്ട് ലൈക്ക് വാട്ട് വി സെഡ് ഇമോഷണൽ ഇഷ്യൂസ് ഒന്നോ, കണക്ഷൻസ് കൊടുക്കുക എന്നുള്ളതാണ്. ഒരു ആളിനെ സാമൂഹിക ബന്ധത്തിലേക്ക് കണക്റ്റിംഗ് ടുഗെദർ എന്നതാണ് അതിൻ്റെ ആത്യന്തികമായ സൊല്യൂഷനായിട്ടാണ് ലോകാരോഗ്യ സംഘടനയുടെ പഠന റിപ്പോർട്ട് പറയുന്നത്. NSS NCC പോലെയുള്ള വലിയ വലിയ സംവിധാനങ്ങൾ സ്കൂൾ കോളേജ് തലത്തിൽ വരുന്നത് എന്തുകൊണ്ടായിരിക്കും? ഇപ്പം നമ്മളൊരു NSS വർക്ക് ചെയ്ത കുട്ടി, അയാളുടെ എല്ലാ ലെവലുകളും NCC കെഡറ്റ്സ്. നമ്മൾ സാധാരണ കുട്ടികളെ പോലെ ആയിരിക്കില്ല, സ്കിൽസൊക്കെ വളരെ ഡിഫറെൻ്റാണ്. ഒരു ഗ്രൂപ്പിനുള്ളിൽ നിന്നുകൊണ്ട് നമ്മളൊരു കുട്ടിയെ പഠിപ്പിക്കാൻ പഠിക്കുമ്പോൾ അവൾക്ക് 22 ലൈഫ് സ്കില്ലാണ് കിട്ടുന്നത്. ഇപ്പോൾ പല ഗ്രൂപ്പുകളിൽ നിന്നും കൗൺസിലിംഗ്, നമ്മൾ ഈ സൂയിസൈഡ് പ്രിവെൻഷനിൽ ഈ സൂയിസൈഡ് ഗേറ്റ് കീപ്പേഴ്സ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ നമ്മളെടുത്തിട്ട് ഒരു 2 വർഷം കൊറോണയുടെ സമയത്ത് സൂയിസൈഡ് കൂടി, ആണുങ്ങളിൽ കൂടി. മുമ്പ് പെണ്ണുങ്ങളായിരുന്നു, പിന്നീട് ആണുങ്ങളിൽ കൂടി. ഇതിന് കാരണമൊക്കെ അന്വേഷിച്ച് റിസർച്ച് ടീമിൻ്റെ കൂടെ നിൽക്കുന്ന സമയത്ത് മനസ്സിലാക്കുന്ന കാര്യം എന്ന് വെച്ചാൽ, സൂയിസൈഡ് ഉണ്ടാവുന്നതിന് മുമ്പ് മിനിമം 20 തവണയെങ്കിലും ഇതൊരാളോട് മിനിമം 20 തവണയെങ്കിലും ഇത് ഫോണിലൂടെയോ കോൺവെർസേഷനിലൂടെയോ ചാറ്റിലൂടെയോ പ്രിയപ്പെട്ടവരോട് ഞാൻ പോവും. ഞാൻ ചിലരിതൊരു ശീലമാക്കിയിട്ടുണ്ട്, അങ്ങനെ അല്ലാത്തവർ ഇതിങ്ങനെ പറഞ്ഞു. ഇപ്പോൾ സ്മൈലിംഗ് ഡിപ്രഷനുള്ള ഒരാൾക്കാർ പോലും ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. സൂയിസൈഡ് കത്തെഴുതുന്നു, ആത്മഹത്യാക്കുറിപ്പ്. നല്ല സങ്കടം വരുമ്പോൾ നമ്മളിൽ ചിലരെങ്കിലും എഴുതി വെക്കാറുണ്ട്, ഒന്ന് തീർന്നാൽ മതിയായിരുന്നു. പിന്നെ പേടിച്ച് അതെടുത്ത് കീറിക്കളയോ ചുരുട്ടിക്കളയോ ചെയ്യാറുണ്ട്. ഫീമെയിൽ ജെൻഡേഴ്സ് ഇത് ചുരുട്ടിക്കളയില്ല, അത് ആരെങ്കിലും കാഴ്ച കാണുന്നിടത്ത് വെക്കാറുണ്ട്. ആരെങ്കിലും കണ്ടിട്ടെങ്കിലും വീനയുടെ ഹെൽപ്പ് എന്നാണ്. ചിലർ ചുവരിലോ മറ്റടുത്ത് എഴുതി വെക്കും, ചിലർ ഫോൺ വിളിച്ച് ഞാൻ നാളെ കാണില്ല എന്ന് പറയും. മെയിൽ ജെൻഡർ ഇത് കളയാറുണ്ട്, ചുരുട്ടിക്കളയാറുണ്ട് എന്നുള്ളതാണ്. എന്ന് പറയുമ്പോൾ സൂയിസൈഡിന് മുമ്പ് പലതരത്തിലുള്ള പ്രേരണകളോ പലതരത്തിലുള്ള പ്രശ്നങ്ങളോ ഉണ്ടാവും. ഇവിടെ എന്തുകൊണ്ടാണ് കണക്ഷൻ വേണമെന്ന് പറയുന്നത്? ആകെ കൂടി വിളിക്കുന്നത് ഒഫീഷ്യൽ ബന്ധങ്ങൾ, പിന്നെ വീട്ടിലെ ഒന്നോ രണ്ടോ പേര്, അച്ഛനമ്മ, സഹോദരങ്ങൾ, അല്ലെങ്കിൽ ഭർത്താവ്, മക്കൾ, ഇങ്ങനെയൊക്കെ ആയിരിക്കുമല്ലോ, അല്ലെങ്കിൽ അവർ. ഇതല്ലാതെ ഒരു ദിവസം വളരെ ഡിഫറെൻ്റായി കോൾ വരുന്ന ഒരു മൊബൈൽ ഫോൺ ഒരിക്കലും സൂയിസൈഡ് ചെയ്യില്ല. ബിക്കോസ് ഈസ് റെസ്പോൺസിബിൾ വിത്ത് വേരിയൻറ്റ് സ്ട്രേഞ്ച് പീപ്പിൾ. ഇപ്പോൾ സെയിൽസ് പീപ്പിൾ പലതരം ആളുകളെയാണ് കാണുന്നത്, പലതരം മനുഷ്യന്മാരുടെ ഇടപഴകാണ്. അവരുടെ ഹാപ്പിനെസ് മെട്രിക്സ് ഹൈ ആണ്. ആ ജോലി പാഷനേറ്റായിട്ട് ചെയ്താൽ നിൽക്കുന്നിടത്ത് നിന്ന് ഇരിക്കാൻ സീറ്റ് കൊടുത്താൽ. മൊബൈൽ അഡിക്ഷൻ ബിഹേവിയറിന്, ഗെയിമിംഗ് അഡിക്ഷന്, ഡിജിറ്റൽ ഡിറ്റോക്സിന്, ഇത്തരത്തിലുള്ള സൂയിസൈഡ്, അതിനും എല്ലാത്തിനും നമ്മൾക്ക് ടുഗദർനെസ് ഓർ കണക്ടിങ് ടുഗദർ ഇമ്പോർട്ടൻ്റ്.
ഈ പറഞ്ഞ 3-4 കാര്യങ്ങളല്ലേ, അതെല്ലാം നമ്മൾ ഈ സൂയിസൈഡിലോട്ട് ലീഡ് ചെയ്യുന്നുണ്ടെങ്കിലും കാരണങ്ങൾ.
ഏറ്റവും കൂടുതൽ സൂയിസൈഡ് ലീഡ് ചെയ്യുന്നത് ഇമോഷണൽ ബ്രേക്ക്സ് ഔട്ട് ആണ്, സ്പോണ്ടേനിയസ് ഇമോഷണൽ ഔട്ട് ബേസ്റ്റ് ആണ്. അതിൻ്റെ കണക്ക് പ്രകാരം ഫാമിലി ബ്രേക്കപ്സ് ആണ്. അല്ലാതെ പ്രണയ നൈരാശ്യം കൊണ്ട് യൂത്ത് അത്രയും പൊട്ടന്മാരല്ല, അവർക്ക് നന്നായി തിരിച്ചറിവുണ്ട്. ഇപ്പം നമ്മളിവിടെ സംസാരിച്ചു, ഒരു കുഞ്ഞിനെ വിവാഹം കഴിച്ചിട്ട് നിനക്ക് ഇംഗ്ലീഷ് അറിയില്ല, നീ കറുത്തിരിക്കുന്നു എന്ന് പറഞ്ഞ് ഇൻസൾട്ട് ചെയ്തു. അതൊരു വലിയ ഇൻസൾട്ടായിരിക്കും. മാധ്യമങ്ങൾ പറയുന്നത് ശരിയാണെങ്കിൽ, ഞാൻ കേസ് പഠിച്ചിട്ടില്ല, അങ്ങ് വിട്ട് കൊണ്ടാക്കിക്കോ എന്ന് പറയുമ്പോൾ ഉപ്പാനോടും ഉമ്മാനോടും അല്ലെങ്കിൽ അച്ഛനോടും അമ്മയോടും ഒക്കെ വിളിച്ച് പറഞ്ഞാൽ അവർക്ക് വിഷമാവുമെന്ന് പറയുന്ന ഒരു ഇമോഷണൽ എമ്പതി അവൾക്കുണ്ടായി പോയി കാണാം. ഇപ്പോഴത്തെ പിള്ളേർ അങ്ങനെ കറുത്തിരിക്കുന്നു എന്ന് ഇൻസൾട്ടിൽ പെട്ടെന്ന് വീഴാറില്ല. എങ്കിലും നല്ലൊരു സുഹൃത്ത് വലയം ഉണ്ടായിരുന്നെങ്കിൽ ആദ്യം വിളിക്കും, എടാ ഇങ്ങനെ പറയുന്നുണ്ട്. ഇവരെല്ലാവരും ഒരുമിച്ച് നിൽക്കും. ഈവൻ ഐ ആം സോറി ടു സേ, യെസ്റ്റർഡേ ഓൾസോ വൺ ഓഫ് ഐ അഡിക്റ്റഡ് ക്ലയൻറ്റ്, അതിങ്ങനെ ഞാൻ പഠിക്കാൻ പറഞ്ഞപ്പോൾ ഇങ്ങനെ ഇങ്ങനെ വിഷയങ്ങളുണ്ടായി, പഠിക്കാൻ പറഞ്ഞ സമയത്ത് അയാളെ ഹാങ് ചെയ്തു. അപ്പോൾ പെട്ടെന്ന് പോയി പിടിച്ചു, വേറൊന്നും സംഭവിച്ചിട്ടില്ല. ഞാൻ അവിടെ ചോദിച്ചു, എന്താ കുഞ്ഞെ, എന്താ പ്രശ്നം, ഇങ്ങനെ ചെയ്ത എന്തിനാ ചോദിച്ചപ്പം പേടിപ്പിക്കാൻ ചെയ്തത്, പക്ഷേ സീരിയസ് ആയിപ്പോയി. അത് സീരിയസ് ആയിപ്പോയി ഓടി ഒന്ന് പിടിക്കാണ്ടിരുന്നെങ്കിൽ ഇന്നൊരു പക്ഷേ ഞാൻ ഇവിടെ നിന്ന് സംസാരിക്കില്ലായിരുന്നു. സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡാണ് കൊടുത്തത്. ടീമിനെ മൊത്തം അയാളുടെ വീട്ടിലേക്ക് വിട്ടു, ടീമിനോട് മൊത്തം കുറേ സമയം ഇരിക്കാൻ പറഞ്ഞു, സംസാരിക്കാൻ പറഞ്ഞു. എവിടെയൊരു ഇൻറ്റൻഷൻ ഉണ്ടോ നോക്കി, സൂയിസൈഡ് ഇൻറ്റൻഷൻ സ്കെയിൽ ഞങ്ങളിന്ന് ടെസ്റ്റ് ചെയ്തു. ഇതിലേക്ക് ഞങ്ങൾ അറിയില്ല. ഇത് ഓരോ തരത്തിലും സൂപ്പർവിഷനിലൂടെയും ഒബ്സർവേഷനിലൂടെയും കുട്ടികളെ കൈകാര്യം ചെയ്യുന്നതിലൂടെ ഈവൻ യൂത്ത് സ്മൈലിംഗ് ഡിപ്രഷൻ ഒട്ടും അറിയാൻ പറ്റത്തില്ല. ഞങ്ങൾ ഇന്നലെ വരെ കണ്ടു, നല്ല ചിരിച്ചിട്ടാണല്ലോ നടന്നത്. പക്ഷേ ഹൂ സെഡ് സ്മൈൽ ഈസ് എ വെർബൽ സിമ്പിൾ ഓഫ് ഹാപ്പിനെസ്? നോ, സ്മൈൽ ഈസ് എ ഫിസിക്കൽ സിമ്പിൾ ഓഫ് ഹാപ്പിനെസ്. അത് ചിലപ്പോൾ ഞാൻ പറ്റിക്കാനായിരിക്കും, അല്ലാത്തതായിരിക്കും. ബട്ട് സ്മൈലിംഗ് ഡിപ്രഷൻ നമുക്ക് അറിയാൻ പറ്റില്ല. അതൊക്കെ എങ്ങനെ അറിയാൻ പറ്റുന്നത്? ഒരു കൂട്ടത്തിലായിരിക്കുമ്പോഴേ അറിയാൻ പറ്റുന്നത്. കൂട്ടത്തിൽ നിന്നൊരാൾ മാറിയിരിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കില്ലേ? അപ്പോൾ അണുകുടുംബങ്ങൾ ഒരു കാരണമാണ്. മൊബൈൽ അഡിക്ഷൻ ഇതെല്ലാം സ്കൂളുകളിൽ വർക്ക് ചെയ്യുന്നത് കൊണ്ട് തന്നെ നിരവധി പാരൻറ്റിംഗ് ക്ലാസ്സുകൾക്ക് ശേഷം നിരവധി കേസ് സ്റ്റഡീസും കൗൺസിലിംഗ് ക്ലാസ്സുകളും വരുന്നുണ്ട്. അതിൽ ഗെയിം അഡിക്ഷൻ, ഇപ്പോൾ ഏറ്റവും റീസെൻ്റായിട്ട് കുട്ടിയുടെ കൈകൾ ഇങ്ങനെ തന്നെ ഇരിക്കുകയാണ്, കൈ മാറുന്നില്ല, ഫ്രീ ഫയർ അഡിക്റ്റഡ് ആണ്. ഹീസ് ഇൻ 14 ഇയേഴ്സ്. School management is very amazing, tried a lot to support him, but no way, he is not coming to school. സോ സ്കൂൾ ഡ്രോപ്പ് ഔട്ട്. ദെൻ നമ്മളൊക്കെ ചോദിക്കാം സ്വാഭാവികമായിട്ടും, അമ്മയല്ലേ മൊബൈൽ മേടിച്ചു കൊടുത്തേ, അച്ഛന് ദിനം വൈഫൈ വെച്ച് കൊടുക്കണം, അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒന്നും സാധാരണ ബോധമുള്ളവർ ചോദിക്കാറില്ല. കാരണം ഇതെല്ലാം ഇതിൻ്റെ ഭാഗങ്ങളാണ്. മൊബൈൽ എന്തിനു മേടിച്ചു കൊടുത്തു എന്ന് ചോദിച്ചാൽ കൊറോണ കഴിഞ്ഞു മൊബൈൽ മേടിച്ചു കൊടുത്തു, കൊറോണ കഴിഞ്ഞിട്ട് മൊബൈൽ മേടിച്ചു കൊടുത്ത് എന്തിനു ചോദിക്കുന്ന ടീച്ചേഴ്സിൽ ചിലരെങ്കിലും ഇപ്പോഴും ഫോണിലൂടെയാണ് വാട്സപ്പിലൂടെയാണ് നോട്ട് അയച്ചു കൊടുക്കുന്നത്. അപ്പോൾ ആ സിസ്റ്റത്തിൽ, മാനേജ്മെൻറ്റ് സിസ്റ്റത്തിൽ അങ്ങനത്തെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് സ്കൂളിൽ വേണ്ടാന്ന് പറയുമ്പോഴേ ഈ കുട്ടി സ്കൂളിൻ്റെ ട്രൂപ്പും പറഞ്ഞിട്ട് മൊബൈൽ എടുക്കാതിരിക്കത്തുള്ളൂ അല്ലേ. ഇനി മൊബൈൽ എടുക്കാതിരിക്കുന്നതാണോ നല്ലത്, മൊബൈലിൻ്റെ നല്ല വശങ്ങൾ പഠിപ്പിക്കുകയാണോ നല്ലത്, അതോ മൊബൈൽ എടുക്കാനുള്ള സമയം കൊടുക്കാതിരിക്കുന്നതാണോ നല്ലത്?
ഇവിടെ ഈ സോഷ്യൽ കണക്ഷൻ്റെ ഒരു കാര്യം പറഞ്ഞല്ലോ, ഗെയിമിങ്ങിൻ്റെ കാര്യം വരുന്നാലും ഓൺലൈൻ കമ്മ്യൂണിറ്റീസിൻ്റെ കാര്യം വരുന്നാലും ഇതിനെല്ലാം ഒരു കമ്മ്യൂണിറ്റി പലയിടത്തും ഉണ്ടാകുന്നുണ്ട്. അപ്പം അതിലൂടെ ബന്ധങ്ങൾ ഉണ്ടാവുകയും അതിലൂടെ കാര്യങ്ങൾ അങ്ങോട്ട് കൊണ്ട് ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു കാലഘട്ടത്തിൽ ഇപ്പം ഈ പറഞ്ഞ കാര്യം എത്രത്തോളം റെലവൻ്റ് ആണ്?
ഇവിടെ എനിക്ക് തോന്നുന്നു സോഷ്യൽ കണക്ഷന് അർത്ഥം നമ്മളൊന്നുകൂടെ തിരിച്ചുകൊണ്ടിടാം. സോഷ്യൽ കണക്ഷൻ എന്നുള്ളത് സോഷ്യൽ മീഡിയ കണക്ഷൻ അല്ല, ഐ ടു ഐ കോൺടാക്ട്സിലൂടെ, നല്ല ബന്ധങ്ങളിലൂടെ, കൂടിച്ചേരലുകളിലൂടെ. ഇപ്പം നോക്കൂ, തിരുവനന്തപുരം ജില്ലയിൽ വെഞ്ഞാറമൂട് ഭാഗത്ത് യാത്രക്കിടെ ഒരു ഐലം എന്ന് പറയുന്ന സ്ഥലം കഴിഞ്ഞിട്ട് ഞാൻ കാണുന്നത് ഒരു വലിയ ബന്യൻ ട്രീ, റോഡിൻ്റെ നടുവിലാണ് ഒരു വലിയ ബന്യൻ ട്രീ. ആ ബന്യൻ ട്രീയുടെ നേരെ ഓപ്പോസിറ്റ് ഒരു അമ്പലമുണ്ട്. ആ ബന്യൻ ട്രീ നിറച്ച ആളുകൾ ഇരിപ്പുണ്ട്. അതിന് തൊട്ടപ്പുറത്ത് ഒരു വലിയ റാക്ക് വെച്ചിട്ട് പുസ്തകങ്ങളും പ്രത്യേകം ഭംഗിയുള്ളൊരു പേര് അവിടെ അതിന് കൊടുത്തിട്ടുണ്ട്. ദിസ് ഈസ് എ സോഷ്യൽ ലൈബ്രറി, പബ്ലിക് ലൈബ്രറി. ഇത് പബ്ലിക് ലൈബ്രറി എന്ന് പറഞ്ഞാൽ ഒരു ഒന്നും ഇല്ലാണ്ട് അവിടെ വന്നിരുന്ന് വായിക്കാം നിങ്ങൾക്ക്. പക്ഷെ ഒരാൾ ഒരു കമ്മ്യൂണിറ്റി വില്ലേജ് പ്ലേസിൽ വന്നിരുന്ന് വായിച്ചാൽ അയാൾ വായിക്കുക മാത്രമാണോ ചെയ്യുന്നത്? നമ്മുടെ നാട്ടിൻപുറത്തുള്ള ആൾക്കാരുടെ മക്കളെ നീ എവിടുന്നാ വന്നേ ഈ ചോദ്യം. അപ്പോൾ ആ അപ്പം എന്താ പറയുക, അച്ഛൻ എവിടുന്ന എവിടുള്ളതാ. ഈവൻ മൈ ട്രാവലിൽ എൻ്റെ ഹാപ്പിനെസ് ഞാൻ കൂട്ടുന്നത് ഏതെങ്കിലും റിമോട്ട് ഹാംലെറ്റ് ഏരിയയിൽ വണ്ടി നിർത്തുക, അവിടുത്തെ ചായക്കടയിൽ നിന്ന് ചായ കുടിക്കുക, ആ അപ്പനോട് കുറേ സംസാരിക്കുക, കുറച്ച് സമയം അവരുടെ വീട്ടുകാര്യങ്ങളൊക്കെ സംസാരിക്കുക, നമ്പർ ചോദിക്കാറുണ്ട്, ഇഷ്ടമുള്ളവർക്ക് കൊടുക്കാറുണ്ട്, ബുദ്ധിമുട്ടില്ലാത്തവർക്ക് കൊടുക്കാ ഉള്ളവർക്ക് കൊടുക്കാറില്ല. ഞങ്ങൾ പിന്നെ ഇടയ്ക്കിടയ്ക്ക് സംസാരിക്കാറുണ്ട്. ഈ സംസാരിച്ച് പോകുമ്പം നിരവധി ആളുകളിലൂടെ ചായ കുടിക്കാൻ വരാറുണ്ട്, പോകാറുണ്ട്. അത് ഇതിനായിട്ട് വന്ന് നിൽക്കുന്ന ആരും ഇല്ല എന്ന് പറയാം. ദർ ഐ ഗെറ്റ് മൈ ഇമോഷണൽ ഇൻ്റലിജൻസ് വെരി സ്ട്രോങ് ബിക്കോസ് ഐ ആം സ്പീക്കിംഗ് ടു എ സ്ട്രേഞ്ചർ, ഐ ആം ഗെറ്റിംഗ് എനദർ ലൈഫ് ഒബ്സർവേഷൻ. ഓക്കെ, നിങ്ങൾക്കറിയാം പൊന്മുടി ഭാഗത്തോട് പോകുന്ന വഴിക്ക് ഞാൻ ചായം വിതുര ഓൾ സെയിൻസ് സ്കൂളിലെ സെഷൻ കൗൺസിലറായിരുന്ന സമയത്ത്, കൺസൾട്ടൻ്റ് കൗൺസിലറായിരുന്ന സമയത്ത് നമ്മളവിടെ പോകുന്ന വഴിക്ക് ഒരപ്പൂപ്പനുണ്ട്. ആ മലയടിവാരത്തിൻ്റെ താഴെ ഒറ്റയ്ക്കാണ് അത് വയ്ക്കണം. വെൻ വി സ്റ്റാർട്ട് ടോക്കിംഗ് ഐ ഹാപ്പൻ ടു നോ ദാറ്റ് ആ റൂമിനുള്ളിലേക്ക് ഒരമ്മമ്മേനെ കെട്ടിയിട്ടിട്ടുണ്ടാവും. വൈഫാണ്, സുഖമില്ലാത്ത ആളാണ്, നല്ല ബഹളം ഉണ്ടാക്കും, മെൻറ്റൽ ഹെൽത്ത് ഇഷ്യൂ ഉണ്ട്. അപ്പോൾ ഐ വാസ് ക്രൈയിങ്, ലിറ്ററലി ഐ വാസ് ക്രൈയിങ് വൈൽ ഐ എം ലിസണിങ് ഹിസ് സ്റ്റോറി. ഐ അറ്റൻഡ് ഹിസ് ഫ്യൂണറൽ, ഐ ആം നത്തിങ് ടു ഹിം. ബട്ട് ഡ്യൂറിങ് ദ കോഴ്സ് ഇറങ്ങുന്ന സമയത്ത് എന്തിനാ അമ്മമ്മ അങ്ങനെ ഇങ്ങനെ കെട്ടി ചങ്ങലയിൽ വെച്ചേക്കണമെന്ന് ചോദിച്ചപ്പോൾ ഒരു കെട്ടിപ്പോൾ പേപ്പർ എടുത്ത് തന്നു. ഷീസ് അണ്ടർ കൺസൾട്ടേഷൻ വിത്ത് മെൻ്റൽ ഹെൽത്ത് ഹോസ്പിറ്റൽ ഫോർ ദ ലാസ്റ്റ് 14 years ആഫ്റ്റർ ദർ മാരേജ് ഹാപ്പൻ. പിന്നെ ദ വോ ഫാക്ടർ എന്താന്ന് ചോദിച്ചാൽ, അപ്പോൾ പിന്നെ ഈ അമ്മമ്മയെ കാണുന്നത് ഒരു മകളെപ്പോലെയാണ്. ഹീസ് ഇൻ 82 ആൻഡ് ഷീസ് ഇൻ 70s. അപ്പം ഫുഡ് വാരി കൊടുക്കുന്നുണ്ട്, ഒറ്റ കണ്ടീഷനുള്ളൂ, തുറന്നു വിടൂല, കാരണം ആക്സിഡൻറ്റ് പറ്റിയിട്ടുണ്ട് തുറന്നു വിടുമ്പോൾ. ആൻഡ് കുളിപ്പിക്കുന്നത്, തല തോർത്തുന്നത്, ഈ ഏജിൽ. സി യു നോ വൺ തിങ്, ഞാൻ എൻ്റെ രണ്ട് മക്കളെയും അവിടെ കൊണ്ടുപോയി കാണിച്ചു കൊടുത്തു രണ്ടുപേരെയും. ദിസ് ഈസ് എ റിലേഷൻഷിപ്പ്, റെസിലിയൻസി. എവിടെ കിട്ടും? ഈ 80s-ലും 70s-ലും വാട്സപ്പ് മീഡിയ നോക്കണം, അല്ലെങ്കിൽ ഗൂഗിൾ നമ്മൾ തപ്പി നോക്കണം, അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിൽ വരുന്ന ഇൻസ്റ്റാഗ്രാം നോക്കും. നോ നോ, ഐ ഹവ് സീൻ. കുറച്ച് സമയം സംസാരിച്ചിരുന്നിട്ട് ഐ ഡയറക്റ്റഡ് ദിസ് അമ്മ ടു കൺസേൺഡ് എക്സ്പേർട്ട് പേഴ്സൺ, സ്കിസോഫ്രീനിയ ആയിരുന്നു, അത് കൊടുത്തു. അമ്മ ഇപ്പോഴും ലൈഫിൽ ഉണ്ട്, മകൻ നോക്കുന്നുണ്ട്, പക്ഷേ അപ്പ ഈസ് നോ മോർ, ബട്ട് ഐ അറ്റൻഡ് ഹിസ് ഫ്യൂണറൽ. ഇറ്റ് വാസ് എ വെരി മിറാക്കുലസ് റിലേഷൻഷിപ്പ് ടു മീ. ഐ ജസ്റ്റ് കെയിം ദെയർ. സ്ട്രേഞ്ചേഴ്സ് മീറ്റിംഗ് ഇല്ല, അത് ആവില്ല. ദറ്റ് ഈസ് എ മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂ. ബിക്കോസ് നമ്മളിപ്പോൾ മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂന് മരുന്ന് കൊടുക്കുന്നു വെച്ചാൽ ഒരു ഡോക്ടറെ കണ്ടിട്ട് ആ ജീവനൊന്നും കൊടുത്തോണ്ടിരിക്കും, മാറിയിട്ടുണ്ടോ ചെയ്യുന്നു. ദറ്റ്സ് ഐ ഹാവ് ടു ടെൽ യു. 3 സജഷൻസ് എടുക്കണം എന്ത് കാര്യത്തിലും. അത് എക്സ്പേർട്ട് പാനൽസിൻ്റെ സജഷൻ എടുക്കണം. 3 പേരും ഒന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ ഫോളോ ചെയ്യണം, കാരണം നിങ്ങൾക്കൊരു ബോഡിയേ ഉള്ളൂ. മെൻ്റൽ ഹെൽത്ത് സ്പെഷ്യലി, അത് തെറ്റാണെന്ന് എനിക്കറിയില്ല, ഇത് എൻ്റെ ഇസമാണ്, ഇത് അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറയുന്നതാണ്. അത് കണ്ടിന്യൂസ് ആയിട്ട് ഒരു ഡോക്ടറുടെ കയ്യിൽ നിന്ന് 14 വർഷം കൊണ്ട് മെഡിസിൻ കഴിക്കുകയാണ്. അപ്പം നമ്മളെന്താ പറയുക, എനിക്ക് എന്തെങ്കിലും അസുഖം ഉണ്ട്, തൗഫീഖ് മൈ ബ്രദർ, യു ആർ കമ്മിങ് വിത്ത് മീ, എൻ്റെ കാര്യങ്ങൾ ഡോക്ടറോട് പറയുകയാണ്. തൗഫീഖ് പറയുന്നത് എൻ്റെ കാര്യങ്ങളാണ്, ഞാൻ മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂ ഉള്ള ആളാണ്, എനിക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല. തൗഫീഖിൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂലാണ് എൻ്റെ കാര്യം അവിടെ പറയുന്നത് അല്ലേ. എൻ്റെ ഫീലിംഗ് എനിക്കല്ലേ അറിയുള്ളൂ. സോ അദ്ദേഹം താങ്കൾ വയലൻ്റ് ആണെന്ന് പറഞ്ഞാൽ മരുന്ന് കൂട്ടും, കുഴപ്പമില്ലെന്ന് പറഞ്ഞാൽ മരുന്ന് കുറയ്ക്കും. കണക്റ്റഡ്നെസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ആൻഡ് സ്ട്രേഞ്ചേഴ്സിനടുത്ത് സോഷ്യൽ മീഡിയ അല്ല, കാണുകയും കേൾക്കുകയും ചെയ്തു. ഇപ്പം ഞങ്ങളുടെ പ്രോജക്റ്റിനകത്ത് കൊടുത്തിരിക്കുന്നത് സ്റ്റുഡൻറ്റ് എക്സ്ചേഞ്ച് പ്രോഗ്രാം. വി ആർ ഹാവിങ് അവർ അഡോപ്ഷൻ വിത്ത് ഗവൺമെൻറ് ട്രൈബൽ എൽ പി എസ് അരിപ്പായ ഇടപ്പണ. ഞങ്ങൾ ഇവിടുത്തെ സ്കൂളിലെ കുട്ടികളെ അവിടുത്തെ സ്കൂളിൽ കൊണ്ടുപോകും. രണ്ട് സ്കൂളുകളാണ്, ഏറ്റവും മികച്ച സ്കൂളാണെന്ന് പറയുന്നത് ട്രൈബൽ സെറ്റിൽമെൻറ്റ്, ബിക്കോസ് അവിടെ ആ മികച്ച അന്തരീക്ഷം ഗവൺമെൻറ് കൊടുക്കുന്നുണ്ട്. അവിടെ പഠിക്കുന്ന നന്മയുള്ള നല്ല മക്കളെ ഇവിടെ അർബൻ ഏരിയയിലുള്ള കുട്ടികളെ കൊണ്ടുപോയി കാട്ടിക്കൊടുക്കാം. റേഷൻ കടയിൽ നിന്ന് അരി മേടിച്ചിട്ട് അല്ലെങ്കിൽ റേഷൻ അരിയിൽ ചോറൊക്കെ വെച്ച് ദ ബ്യൂട്ടിഫുൾ ഫുഡ് ഐ എവർ ഈറ്റ് ഫ്രം ദെയർ. നല്ല എത്തനിക് കാട്ടുകിഴങ്ങിൽ നിന്നുണ്ടാകുന്ന കറികളൊക്കെ വെച്ച് ഞങ്ങളെല്ലാവരും, ഞങ്ങളുടെ ബദനിയിലെ കുട്ടികൾ, ഞങ്ങളെല്ലാവരും കൂടെ കാട് കയറാണ്. ഞാൻ അച്ഛനോട് പറഞ്ഞൊരു കാര്യം ഇതാണ്, നമുക്ക് ബിലോ ആവറേജ് ആണെന്ന് ടീച്ചേഴ്സ് പറഞ്ഞ കുട്ടികളെ മതി. ടീച്ചേഴ്സ് പറഞ്ഞ കുട്ടികൾ, ബിലോ ആവറേജ് ആണെന്ന കുട്ടികളെല്ലാം നമ്മൾക്ക് എല്ലാ സ്കൂളിലും കുറച്ച് ബഹളക്കാരുണ്ടാവുമല്ലോ, ടീച്ചേഴ്സിനെ കുറ്റം പറയാൻ പറ്റില്ല, ഭയങ്കര ഓട്ടം ചാട്ടമുള്ള ആളുകളുണ്ടാവും. ഇവരെല്ലാവരും കൂടെ നോബഡി ടുക്ക് മൊബൈൽ ഫോൺ, കൊണ്ടുവന്നു ഫോട്ടോ എടുക്കാൻ പോലും അവർ എടുത്തില്ല. ദേ വർ ക്രൈയിങ്, ദേ വർ ആസ്കിങ് ആൻഡ് സ്പീക്കിംഗ്. രണ്ട് പുസ്തകം എഴുതി ഞങ്ങളുടെ കുട്ടികൾ. വി ആർ ഹാവിങ് എ ബഥനി ഓൺ ഗേൾ സാനിയ. സാനിയ വാസ് സ്പീക്കിംഗ് ടു മീ ഇൻ എ ലെറ്റർ. ഓക്കെ, ഷീ ഹാവ് റിട്ടൺ എ ബുക്ക് എബൌട്ട് ഹെർ ചൈൽഡ്. എന്താണ്, ഒരു കുട്ടിക്ക് ഒരു കുട്ടീനെ അഡോപ്റ്റ് ചെയ്യാൻ ഒരു ദിവസത്തേക്ക് കൊടുക്കുകയാണ്. നീ പഠിച്ച മൊത്തം കാര്യങ്ങളും മറ്റു കുഞ്ഞിന് പറഞ്ഞു കൊടുക്കണം. നിൻ്റെ സ്കൂളിലെ കാര്യങ്ങൾ പക്ഷെ കഥ പോലെ പറഞ്ഞു കൊടുക്കണം. പ്ലോട്ട് കൺസ്ട്രക്ഷൻ, എഡിഷൻ, നറേഷൻ, കമ്മ്യൂണിക്കേഷൻ തൊട്ട് എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ഇവർക്ക് കിട്ടും. ഈ കൃത്യമായിട്ട് കിട്ടുന്ന സാധനമാണ് ഈ കൊച്ചിൻ്റെ സ്റ്റഡി, ലൈഫ് സ്കിൽ സ്റ്റഡി. സോ വാട്ട് ദ എക്സ്പ്ലറേഷൻ വി ആർ പ്രൊവൈഡിങ് ടു ദം? ഷീ ഡ്രോ എ പിക്ചർ ഓഫ് ഹെർ ഇമോഷൻസ്. ഷീ ഈസ് എ ആർട്ടിസ്റ്റ് ഇമോഷൻ ആൻഡ് ഷീ ഗിഫ്റ്റഡ് ദ പിക്ചർ ഇൻ ടു റോസ്മല ട്രൈബൽ യു പി എസ് സ്കൂൾ. അവളെ ആദ്യമായി കണ്ട ഒരു കുട്ടി അവളെ കൈക്ക് പിടിച്ചത്, രണ്ടുപേരുടെ കൈയുടെ പിക്ചർ വേറൊരു സ്കൂളിന് ഗിഫ്റ്റ് ചെയ്യാണ്. കം ടു അവർ പാർട്ട് ഓഫ് ക്വസ്റ്റ്യൻ, ദിസ് ഈസ് വാട്ട് കണക്റ്റഡ്നെസ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് ടു പ്രിവെൻറ്റ് സൂയിസൈഡ്. വിഷ് ഇസ് സയൻറ്റിഫിക്കലി പ്രൂവൺ. ദറ്റ് ഡസൻറ്റ് മീൻ ദാറ്റ് സോഷ്യൽ കണക്ഷൻ ഈസ് ബാഡ്. നോ, ഐ ഗോട്ട് മൈ വിമൻഹുഡ് അവാർഡ് ഇൻ 2019 ഫ്രം കേരള പോലീസ് ഓൺ മൈ വർക്ക് വിത്ത് അഡിക്ഷൻ സ്റ്റുഡൻസ്. ഈ കാലത്തിനിടയിൽ നമ്മൾക്ക് കിട്ടിയിട്ടുള്ള അറിവിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ നോക്കുമ്പോൾ അഡിക്ഷനിലുണ്ടാകുന്ന സൂയിസൈഡ് പോലും കവർ ചെയ്ത് നിർത്തുന്ന അവൻ കഞ്ചാവ് എന്ന് പറയാതെ കവർ ചെയ്ത് നിർത്തുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുണ്ടെങ്കിൽ സി ദാറ്റ്സ് ഫാന്റാസ്റ്റിക്. പക്ഷെ നമ്മളിത് നിർത്തുന്നില്ല. ഇതിവിടെ സോഷ്യൽ കണക്ഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ എവ്രിവെയർ ഗുഡ് ഓർ ബാഡ് ഈസ് ദെയർ. ദാറ്റ് ഈസ് എ പേഴ്സണൽ ചോയ്സ്. ഇവൻ ഒരു ചോയ്സ് ഉള്ളൂ അത് എടുക്കുകയാണെങ്കിൽ അത് ചാൻസ് ഓപ്പർച്യൂണിറ്റി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. അത് കുഞ്ഞുങ്ങൾക്ക് അല്ലെങ്കിൽ നമ്മൾക്ക് നമ്മുടെ ജീവിതത്തിലെ സെലക്ഷൻ പോലും അങ്ങനെയാണ്. രണ്ട് ചോയ്സ് ഉള്ളപ്പോൾ ഒന്ന് എടുക്കുന്നതുകൊണ്ടാണ് നമുക്ക് പ്രശ്നം പറ്റുന്നത്.
കണക്ഷൻസ് അല്ലാതെ സയന്റിഫിക്കലി പ്രൂവൺ ആയിട്ടുള്ള നമ്മുടെ മെന്റൽ ഹെൽത്തും ഹാപ്പിനെസും ബൂസ്റ്റ് ചെയ്യാൻ പറ്റിയ ടിപ്സ് എന്തൊക്കെയാണ്?
നല്ല ഫുഡ് കഴിക്കണം. ഒന്ന്, നല്ല ഫുഡ് എന്ന് പറയുന്നത് മാത്യുവിന് ഇഷ്ടമുള്ള ഫുഡ് നല്ല ഫുഡാണ്, അല്ലാതെ ഡയറ്റീഷ്യൻ പറയുന്നതല്ല നല്ല ഫുഡ്. പക്ഷേ എങ്കിലും വൈറ്റമിൻ ഡി കണ്ടൻറ്റ് കൃത്യമായിട്ടുള്ള ഫുഡ് കഴിക്കണം. ലിക്വിഡ് ഫുഡ് കൂടുതലുണ്ടാവണം. ഹൈഡ്രേഷൻ, ബോഡിയിൽ ഒരല്പം പോലും ഡീഹൈഡ്രേഷൻ ഉണ്ടാവാൻ പാടില്ല. നന്നായി വൈറ്റമിൻ ഡി ചെക്ക് ചെയ്തിരിക്കണം. വൈറ്റമിൻ ഡി എന്ന് പറയുന്നത് ഒരു ഹോർമോണാണ്, ഇറ്റ്സ് നോട്ട് എ വൈറ്റമിൻ ഓർ വിറ്റാമിൻ. ഓക്കെ, അപ്പോൾ ഫാറ്റ് സോളിബിളും വാട്ടർ സോളിബിളുമാണ് ഈ ഹോർമോൺ. ഇത് കൃത്യമായി വെയിൽ കൊള്ളുന്നതിലൂടെയാണ് നമുക്ക് കിട്ടുന്നത്. സൺ ഈസ് നോട്ട് ഫോർ ഹിന്ദു, മുസ്ലിം ഓർ ക്രിസ്ത്യൻ, ഇറ്റ് ഈസ് ഫോർ ദ യൂണിവേഴ്സ്. സോ സൺ ബാത്ത് അവർ വിൻ്ററിൽ ഇവിടെ വരുന്നത് എന്തിനാ? അവർക്ക് ഹാപ്പിനെസ് കൂട്ടാനാണ് ഇവിടെ വന്ന് വെയിൽ കൊള്ളുന്നത്. നമ്മൾ വെയിൽ കൊണ്ടാൽ കുട്ടികളെ തല്ലി പുറത്താക്കി അകത്താക്കും. അപ്പം നമ്മൾ കൃത്യമായി വെയിൽ കൊള്ളുന്നതിലൂടെ അത് കിട്ടുന്ന സോയാ കണ്ടൻറ്റ് നന്നായിട്ട് ബോഡിക്ക് കൊടുക്കാം. ഇപ്പം നമ്മുടെ ഫിഷിൽ ട്യൂണായും നല്ല മത്തിയും നിറയെ കഴിക്കുക. ഓക്കെ, അപ്പോൾ ഫുഡ് നന്നായി നല്ലൊരു ഡയറ്റീഷ്യനെ കണ്ട് കൃത്യം ആദ്യത്തെ കുട്ടിയുടെ വളർച്ചാഘട്ടത്തിൽ 3 വയസ്സും പിന്നെ ഓരോ വർഷവും ഡയറ്റീഷ്യൻ കൊടുക്കുന്ന നല്ല പ്രൊഫഷണൽ ആയിട്ടൊരു ഡയറ്റീഷ്യൻ നമ്മൾ ടെസ്റ്റ് ചെയ്തിട്ട്, ഇപ്പം ഈവൻ നമ്മുടെ ഉമിനീര് ടെസ്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ എത്ര കാലം ജീവിക്കുന്നു എന്ന് പറയുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അത്രയേറെ നമ്മുടെ ബോഡി നമുക്ക് തരുന്നുണ്ട്, എല്ലാ റിഫ്ലക്ഷൻസും തരുന്നുണ്ട്. അപ്പം ഫുഡ് ഈസ് എ മാറ്റർ. സെക്കൻഡ് വൺ ഈസ് എ മാറ്റർ അവർ കയ്യിലിരിപ്പ്. ആറ്റിറ്റ്യൂഡ് ഈസ് എ മാറ്റർ. ആറ്റിറ്റ്യൂഡ് ഇസ് എ മാറ്റർ. ദെൻ ഓഫ് കോഴ്സ് ദ പീപ്പിൾ. നമ്മൾ എവിടെയാണ് എന്നതല്ല, നമ്മൾ ആരുടെ കൂടെയാണ് എന്നത് നമ്മുടെ ഹാപ്പിനെസ്സിൻ്റെ ഭയങ്കര ഒരു ഫാക്ടറാണ്. അപ്പം നമ്മൾ ആരുടെ കൂടെയാണ് എന്നത് ശ്രദ്ധിച്ച് തന്നെ കൈകാര്യം ചെയ്യും.
അപ്പോൾ നമ്മുടെ ഈ നമ്മുടെ കൾച്ചറും അല്ലെങ്കിൽ നമ്മുടെ സൊസൈറ്റിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന നമുക്ക് എല്ലാവർക്കും ഒരു മെൻ്റൽ ഹെൽത്ത് അതുമായിട്ട് കണക്റ്റഡ് ആണല്ലേ. അത് നമ്മൾ എത്രത്തോളം ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് നമ്മുടെ
ബേസിക്കലി നാട്ടുകാർ
തല്ലി കിട്ടിക്കാനുള്ള ക്വസ്റ്റ്യൻ ആണ്. അത് സിൻസിയർ ആയിട്ട് ഉത്തരം പറയുകയാണെങ്കിൽ മേജർ ഫാക്ടറാണ്. കാരണം എന്ന് വെച്ചാൽ, ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു വെച്ചത് കണക്റ്റഡ്നെസ് ഓർ സൊസൈറ്റി സോഷ്യോ ഇമോഷണൽ ലേണിംഗ് എസ് ഇ എല്ലിലൂടെ കുട്ടികളെ പഠിപ്പിക്കുക അല്ലെങ്കിൽ നമ്മൾ പഠിച്ചു വരിക എന്നുള്ളത്, ഇത് റിലീജിയനുമായിട്ട് ബന്ധമുണ്ട്. ഇപ്പോൾ നോക്കൂ, മെയിൽ ആൻഡ് ഫീമെയിൽ എടുക്കുവാണെങ്കിൽ അവരുടെ മെൻ്റൽ ഹെൽത്തിൽ നമ്മൾ നോക്കുവാണെങ്കിൽ, സ്വാഭാവികമായിട്ട് നമ്മൾ എന്തൊക്കെ തന്നെ പുരോഗമനവാദം പറയുമ്പോഴും നീ പെണ്ണാണ് നീ വീട്ടിലാണ് എന്ന് പറയുന്ന ഒരു 70% ആളുകൾ ഇപ്പോഴും ഉണ്ട്, എല്ലായിടത്തും ഉണ്ട്. ഞങ്ങൾ പോളിടെക്നിക്കിൽ നടത്തിയ ഒരു പഠനത്തിൽ കുട്ടികളോട് ചോദിച്ചു, രാത്രിയിലെ ടൂ വീലറിൽ ഒരു 10 മണി കഴിഞ്ഞിട്ട് കൈയൊക്കെ ഒന്ന് പുറക് സൈഡിൽ, വണ്ടിയുടെ പുറക് സൈഡിൽ കൈ രണ്ടും നല്ല ഓപ്പണായിട്ട് വൈഡാക്കി വെച്ചിട്ട് ഒന്ന് നല്ല രാത്രിയുടെ ശാന്തതയിൽ വണ്ടി ഓടിക്കണമെന്ന് എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? ഈ ചോദ്യത്തിൻ്റെ ഉത്തരത്തിൽ പലരും കരയുകയായിരുന്നു. പകൽ സമയത്ത് അത് പറ്റണ്ടേ മാഡം ചോദിച്ചിട്ട്. അപ്പം ഈവൻ ഇപ്പോഴും മെൻസ്ട്രൽ വന്നു കഴിഞ്ഞാൽ റൂമിൽ നിന്ന് മാറ്റിക്കിടത്തുന്ന, അലമാരിക്കെത്തുന്ന സാധനങ്ങൾ എടുക്കാൻ പറ്റാത്ത പാരൻറ്റിങ് സമൂഹം എൻ്റെ കാലഘട്ടത്തിൽ ജനിച്ച മൂശാട്ടികൾ ചെയ്യുന്നുണ്ട്. ഇത് റിലീജിയൻ കൾച്ചർ തുടങ്ങിയതെല്ലാം മെൻ്റൽ ഹെൽത്തിനെ നന്നായി ബാധിക്കുന്നതാണ്. ഇതിനൊന്നും ബുദ്ധിമുട്ടിക്കാതെ ഒരിസത്തിനെയും മാറ്റാതെ എനിക്ക് എന്നെ മാറ്റിക്കൊണ്ട് ഇതെല്ലാം അച്ചീവ് ചെയ്യാൻ പറ്റും.
നമ്മുടെ ഈ ഷോർട്ട് ടേം ലോങ് ടേം സാറ്റിസ്ഫാക്ഷൻ ചിലപ്പം അത് ചില ഗോളുകളാവാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ലോങ് ടേം വിഷൻ ആവാം. ഈ ഒരു കാര്യത്തിന് നമുക്ക് എങ്ങനെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും?
ഇല്ല കുനിഷ്, ക്വസ്റ്റ്യൻസ് ആട്ടോ. അതായത് ലോങ് ടേം ഷോർട്ട് ടേം എന്ന് എന്തിനാ സാറ്റിസ്ഫാക്ഷൻ, ഇത് ആരാ വെക്കണേ?
നമ്മൾ തന്നെയാണ്.
അതെ, ഈ ലോങ് ടേം ഗോൾ ഷോർട്ട് ടേം ഗോളും വെക്കുന്നത് ഇമ്പോർട്ടൻസ് നീഡ്സ് അർജൻസി അല്ലേ, ഇതിനെ ബേസ് ചെയ്തിട്ടാണ്. ഇതങ്ങനെ ഒരു വലിയ ഈസത്തിനകത്ത് നിർത്താൻ പറ്റില്ല തോഫേ. കാര്യം ഇതൊരു വ്യക്തിയിൽ നിന്നും വ്യക്തിയിലേക്ക് പോകുമ്പം, ഇപ്പോൾ ഒരു പ്രൊഫഷണൽ വർക്കിലാണെങ്കിൽ നാളെ കൊടുക്കാനുള്ള ഒരു സ്റ്റുഡിയോ നിങ്ങളുടെ വർക്ക് നമ്മൾ ഇന്ന് അർജൻറ്റാണെന്ന് പറയാം. ബട്ട് എന്നോട് ചോദിച്ചത് പേഴ്സണൽ ലൈഫിലത്തെ കാര്യമാണ്. ഇറ്റ് ഡിപ്പെൻഡ് അപ്പോൺ എ പേഴ്സൺ ടു പേഴ്സൺ. സീ വൈ യു ആർ ആസ്കിംഗ് ടു കംപ്ലീറ്റ്ലി ലോങ് ടേം സാറ്റിസ്ഫാക്ഷൻ ടുഡേ. I am satisfied. Tomorrow, I don't know what to do. Even though planning, ellarum parayum planning, pickle jar theory parayum, ABC theory parayum, time management ile, even though enough theories, we are also going with enough bundle theories. No, my preview, in a small nutshell, I have to say, don't feel on good to long-term satisfaction. Even we are doing a simple thing at a time, get an urgent satisfaction from that. That is up to the individual customized preview.
Njan oru book il vaichirundu. നമ്മുടെ ലൈഫിൻ്റെ സക്സസ് എന്ന് പറയുന്നത് 5 things ടു ഡു എന്ന് പറയുന്ന പോലെ ഒരു പ്രിസ്ക്രിപ്ഷൻ എഴുതി വെച്ച് ചെയ്യേണ്ട ഒരു കാര്യമല്ല. ഓരോ വ്യക്തിക്കും അവരുടേതായ രീതിയിലായിരിക്കും അവരവരുടെ സക്സസ്സോ അല്ലെങ്കിൽ ഓരോ കാര്യങ്ങൾ ഇത് ചെയ്യുന്നത്. ഇപ്പം ഞാൻ എൻ്റെ രീതി ഉണ്ടാവും, ഇങ്ങനെ 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 ചെയ്യുമ്പോൾ എനിക്കത് ശരിയാവും, പക്ഷേ എൻ്റെ രീതിക്കായിരിക്കില്ല മാത്യുവും അതുപോലെ എല്ലാം. അപ്പം ഒരു പ്രിസ്ക്രൈബ്ഡ് രീതിയിലല്ല ഒരിക്കലും ഒരു ലൈഫ് മുന്നോട്ട് പോകുന്നത് എന്നുള്ളത് ഞാനൊരു ബുക്കിൽ വായിച്ചിട്ടുള്ളത്.
അതായത് ഇപ്പോഴും ഇറങ്ങുന്ന ഒന്നിനെയും വിമർശിക്കാതെ ഞാൻ ജനറലൈസ്ഡ് പറഞ്ഞാൽ അത് ഡിപ്ലോമാറ്റിക് ആയിട്ട് പറയുന്നതല്ല. 10 things ടു ഡു, 10 things ഓഫ് പേഴ്സണാലിറ്റി, 5 things ഓഫ് ദിസ് തിങ്സ്. സീ ഇറ്റ് ഡിപ്പെൻഡ് അപ്പോൺ ദാറ്റ് പേഴ്സൺ ഓൺലി. ആ പേഴ്സൺ പോലും അത്രയും സക്സസ്ഫുൾ ആവില്ല അതിൽ. കാരണം ഇന്ന് രാവിലെ ഞാൻ എണീക്കുമ്പോൾ എനിക്ക് പെട്ടെന്നൊരു വയറുവേദന വന്നു, തിങ്സ് ടു ഡു ചെയ്യാൻ പറ്റിയില്ല. ഞാൻ ആദ്യത്തെ തിങ്സ് ടു ഡു എന്താണ്? ഒന്നെങ്കിൽ ഞാൻ ടോയ്ലറ്റിൽ പോവാം, അല്ലെങ്കിൽ ഞാൻ ഡോക്ടറെ കാണാം. You are customized with your space, your people around you, your emotions of the day, then you are getting. And regarding profession, aanengil, it is entirely different answer. It is should. അതെല്ലാം വേണം, അങ്ങനെ തന്നെ അത് പോകണം. ബിക്കോസ് നമ്മൾ പ്രൊഫഷൻ അങ്ങനെ പോകുന്നത് ഒരു ടീം ഓഫ് പീപ്പിളിൻ്റെ കൂടെ ഒരേ വിഷയത്തിലാണ്.
പലരുടെയും മോട്ടിവേഷൻ ചോർന്നു പോകുന്നതും അല്ലെങ്കിൽ പകുതി വഴിയിൽ നിന്ന് പോകുന്നതിൻ്റെ കാരണങ്ങൾ ചിലപ്പോൾ ഇതുകൊണ്ടായിരിക്കും.
ഉറപ്പായിട്ടും
ഇതിനെ ഫോളോ ചെയ്ത് പോകാൻ പറ്റാതിരിക്കുക. ഒരു ഫേമസ് ആയിട്ടുള്ള ഒരാളിൻ്റെ നിന്നോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സംരംഭങ്ങളിൽ നിന്നോ കിട്ടുന്ന ചില പോയിന്റ്സ്.
ഞാനൊരു മോട്ടിവേഷണൽ സ്പീക്കറിനെ ഫോളോ ചെയ്യുന്നു ആസ് എ മെൻറ്റർ. ഞാനിത് ഫോളോ ചെയ്തിട്ട് ആ മോട്ടിവേഷണൽ സ്പീക്കർ പറഞ്ഞ എൻവയോൺമെന്റൽ സ്റ്റിമുലിയുള്ള സ്ഥലത്തോട്ടാണോ കയറി പോകുന്നത്? ഞാൻ കയറി പോണ എൻ്റെ വീട്ടിലല്ലേ. കയറി പോകുമ്പോൾ തന്നെ ചിലപ്പോൾ ലൈറ്റായതിനെ തല്ലു വെക്കാം, അപ്പം തന്നെ ഞാൻ എൻ്റെ മോട്ടിവേഷൻ പകുതി പോയി. പിന്നെ അകത്തോട്ട് പോകുന്നതാക്കി ഫുഡ് ഉണ്ടാക്കാൻ പറയാം, എൻ്റെ കുട്ടികളുടെ പ്രശ്നങ്ങളുണ്ടാകാം, എൻ്റെ അമ്മ വിളിക്കാം എന്നെ, അമ്മയുടെ സങ്കടങ്ങളായിരിക്കാം വിളിക്കുന്നത്, ചിലപ്പോൾ സന്തോഷമായിരിക്കാം. ഞാൻ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന കുറേ സോഷ്യൽ സെറ്റിങ്സിനെയാണ്. ഈ സോഷ്യൽ സെറ്റിങ്സിനെ കറക്റ്റ് ചെയ്തുകൊണ്ട് ഞാൻ എന്ന വ്യക്തിക്കെ അറിയൂ ഞാൻ എങ്ങനെ ജീവിക്കും. ഇപ്പം നോക്കൂ, ഈ നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യത്തിന് ഞങ്ങൾക്ക് വ്യക്തമായ രൂപരേഖയും അക്കാഡമിക്സും ഉണ്ട്. പല സ്ഥലങ്ങളിലും ഈ രൂപരേഖയും അക്കാഡമിക്സും നമുക്ക് നോക്കാൻ കഴിയില്ല. കാരണം ഞാനെന്ന് പറയുന്ന ആളുടെ ലവ് ബ്രേക്കപ്പ് അല്ല മാത്യുവിൻ്റെത്, മാത്യുവിൻ്റെതല്ല തോഫിക്കിനുള്ളത്. ഇനി രണ്ടാമത് നിങ്ങളുടെ ചിന്തയും ഒന്നല്ല. അപ്പം ഞാൻ പറയാം, അപ്പനും അമ്മയും ഇങ്ങനെ നോക്കണം പാരൻറ്റിങ് ക്ലാസ്സിൽ ഒരിക്കലും കർശനമായി നിർദ്ദേശിക്കാൻ കഴിയില്ല. ഒരമ്മയുടെ സങ്കടം എന്താണെന്ന്, ഇപ്പം നമ്മൾ ഒരാളെ പോസ്റ്റ് മാരിറ്റൽ റിലേഷൻഷിപ്പ് ഒരുപാട് കൂടുന്നു, അത് പെണ്ണ് ഇങ്ങനെ ആയതുകൊണ്ടാണ്, ആണ് അങ്ങനെ ആയത്, ഹൂ ക്യാൻ സേ ദാറ്റ്? ആ ലേഡിക്ക് മാത്രമേ അറിയുള്ളൂ അവരെങ്ങനെയാണ് കടന്നു പോകുന്നത്. ആ പുരുഷന് മാത്രമേ അറിയുള്ളൂ കടന്നു പോകുന്നത്. ഒരു സോഷ്യൽ നോയിസൻസ് ആകുന്നത് പലരും അതിനകത്ത് ഇടപെടുമ്പോഴായിരിക്കും. ദർ ഇസ് നോ ഇക്വേഷൻ ഫോർ ലോങ് ടേം ഓർ ഷോർട്ട് ടേം സാറ്റിസ്ഫാക്ഷൻ. ദാറ്റ് ഈസ് ഇൻ ദ പ്രസൻറ്റ്. ബീ ഇൻ എ പ്രസൻറ്റ് ഈസ് ദ ഡിഫൈനിങ് പാർട്ട് ഫോർ ദ ഹാപ്പിനെസ്.
നമ്മൾ കഴിഞ്ഞ ഒരു കുറച്ച് നേരമായിട്ട് കുറേ കാര്യങ്ങളെങ്കിലും സംസാരിക്കേണ്ട, മെൻ്റൽ ഹെൽത്ത് എന്താണ്, എന്തിനാണ് ഹാപ്പിനെസ്, എന്താണ് ഹോപ്പിൻ്റെ ഇമ്പോർട്ടൻസ്, ലൈക്ക് ഇതൊക്കെ ഒരു മനുഷ്യൻ അറിഞ്ഞിരിക്കേണ്ട, ഇപ്പോഴത്തെ ഒരു പുതിയ തലമുറ അറിഞ്ഞിരിക്കേണ്ടതിൻ്റെ ആവശ്യം എന്താണ്, അത് അവർ പ്രാക്ടീസ് ചെയ്യേണ്ടതിൻ്റെ ആവശ്യം എന്ത്, എന്താണ് ഇതിൻ്റെ ആക്ച്വൽ നീഡ്?
ഞാൻ ഈ യൂത്തിൽ നിള ഫൗണ്ടേഷനിലൂടെ എല്ലാ അത്യാവശ്യം തിരുവനന്തപുരം കൊല്ലം ജില്ലയിലെ എല്ലാ കോളേജുകളിലും നടത്തിയ ഒരു ഇപ്പം ഞങ്ങൾ ടി കെ എമ്മായിട്ട് ചേർന്ന് നടത്തിയ ഒരു പ്രോജക്റ്റാണ് ഹാപ്പി കൊല്ലം. ഇപ്പോൾ ഈ പ്രോജക്റ്റുകളിലൊക്കെ ഒത്തിരി യൂത്തുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്ന സമയത്ത് ഇവരെല്ലാം ഇതിൽ ഇൻട്രസ്റ്റഡ് ആണ്. എല്ലാവർക്കും ഇതൊക്കെ പഠിക്കണം എന്നുണ്ട്, അറിയണം എന്നുണ്ട്, ആഗ്രഹങ്ങളുണ്ട്. പക്ഷേ ഇവരെല്ലാം പഠിക്കുന്നതെന്ന് പറയുന്നത് ഒന്നുകിൽ ഗൂഗിളിലേക്ക് പോയിട്ടോ കേട്ടറിഞ്ഞിട്ടോ അല്ലെങ്കിൽ ചെറിയ ചെറിയ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളിലൂടെയൊക്കെ ആയിരിക്കും. ശാസ്ത്രീയമായ ഒരു അവയർനെസ് ഈ മേഖലയിൽ വളരെ മികച്ച വ്യക്തിത്വങ്ങളെ കൊണ്ട് തന്നെ കൊടുത്തുകൊണ്ടേയിരിക്കണം. ചിലപ്പോൾ നിങ്ങളുടെ പോഡ്കാസ്റ്റ് അത്തരത്തിലൊരു വിഷൻ കൂടെ ആകണമെങ്കിൽ നല്ലതായിരിക്കും. കാരണം മീഡിയയിലൂടെ മാത്രമാണ് ഇതിനെ നമുക്ക് ബോധവൽക്കരിക്കാൻ പറ്റുന്നത്. സോ മെൻ്റൽ ഹെൽത്ത് എന്ന് പറയുന്നത് എനിക്ക് വട്ടുണ്ടെങ്കിൽ പോകേണ്ടത്, ഇപ്പോൾ ഈവൻ ഇന്നലെ പോലും ഹസ്ബൻഡ് ആൻഡ് വൈഫ് തല്ലിൽ പറയാണ്, ഞാനിവിടെ വരാനുള്ള ഗതി നീ ഉണ്ടാക്കിയല്ലോ. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഗതികേടാണ് എന്നത് പറയുന്ന ഒരു സംവിധാനം. നമ്മൾ നേരത്തെ ചോദിച്ച പോലെ തന്നെ ഒരു മനുഷ്യൻ്റെ ഇമോഷണൽ, റിലീജിയസ്, മെറ്റാ റിലീജിയസ് തുടങ്ങി ഒരുപാട് ഘടകങ്ങളിലൂടെ ഒരു സ്കിൽ സെറ്റിലൂടെ കടന്നു പോകുന്നൊരു കാര്യമാണ്. അപ്പോൾ വളരെ ചെറുതിലേ തന്നെ ഇതെന്ന് പറയുന്ന ഒരു നീഡാണെന്നും ഹെൽപ്പ് ചോദിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞു 6 H, ഹാർട്ട്, ഹാൻഡ്, ഹെഡ്. പിന്നെ ഞാൻ പറഞ്ഞു ഹോപ്പ്, ഹാപ്പിനെസ്, ഹാർമണി. ഞാൻ പിന്നെയും പറയും ഹെൽപ്പ് എന്ന്. 7 H, നമുക്ക് സഹായം ചോദിക്കുന്നത് നാണക്കേടാവുന്നത് എന്തിന്? എനിക്ക് കാശില്ലെങ്കിൽ ഞാൻ പോയിട്ട് ബാങ്കിൽ നിന്ന് ലോൺ എടുക്കില്ലേ? നമ്മളെല്ലാ പ്രസ്ഥാനങ്ങളും അങ്ങനെയൊക്കെ അല്ലേ പോകുന്നത്. എൻ്റെ കയ്യിൽ വീട്ടുകാർ തരാണെങ്കിൽ ഞാൻ അവരോട് ചോദിക്കില്ലേ? അതുപോലെ തന്നെ നമ്മൾക്ക് മെൻ്റൽ ഹെൽത്തിൽ നമ്മൾ എവിടെയെങ്കിലും ഒന്ന് സ്റ്റക്കായാൽ എന്തുകൊണ്ട് നമ്മളൊരു സഹായം ചോദിക്കുന്നില്ല? നിരവധി ടോൾ ഫ്രീ നമ്പറുകളുണ്ട് നമുക്ക്. നമ്മുടെ സ്റ്റേറ്റിന് നിരന്തരമായ സപ്പോർട്ട് സിസ്റ്റമുണ്ട്. സോഷ്യൽ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെൻറ്റിന് ഏറ്റവും കൂടുതൽ ലോകത്ത് ഏറ്റവും അധികം ജിയോറിയാട്രിക് സപ്പോർട്ട് കൊടുക്കുന്ന ഒരേ ഒരു സംസ്ഥാനം കേരളമാണ്. ഒരേ ഒരു എന്ന് ഞാൻ അധികാരത്തോടു കൂടി ആഡ് ചെയ്ത് പറഞ്ഞതാണ്. ഒരുപാടിൽ ഏറ്റവും കൂടുതൽ. നമ്മുടെ ലിവിങ് മെട്രിക്സ് ഹൈ ആണ്, നമ്മുടെ ലിറ്ററസി ഹൈ ആണ്. ഏജ് ഓൾഡ് പീപ്പിളിൽ ഏറ്റവും അധികം വാർദ്ധക്യ ചൂഷണ വിരുദ്ധ ദിനം നമ്മളാണ് ആദ്യം പ്രഖ്യാപിച്ചത്. ഇതിലെ പ്രധാനപ്പെട്ട കാരണങ്ങൾ ഇനി മാറേണ്ടത് കുറേ റിലീജിയസ് സംവിധാനങ്ങളും സോഷ്യോ പൊളിറ്റിക്കൽ സംവിധാനങ്ങളും കുറേ ഇസംസും നമ്മൾ മാറ്റിക്കൊണ്ടുവരണം. അതിനാകെ എഡ്യൂക്കേഷൻ മാത്രമേ പറ്റത്തുള്ളൂ. ഞാൻ ആഗ്രഹിക്കുന്നത് ഏറ്റവും കൂടുതൽ ലിസണിങ് ഹബ്ബുകളുള്ള ഒരു സംസ്ഥാനമായി നമ്മുടെ കേരളം മാറണം. എല്ലാ ചായപ്പീടികകളിലും നമുക്കൊരു ലിസണിങ് ഹബ്ബ് ഉണ്ടാവണം, ഒരു വായനാ മുറി ഉണ്ടാവണം. നോക്കൂ, നമ്മൾ ഏറ്റവും വൈബുള്ള സ്ഥലം നോക്കിയാണ് ഇന്നത്തെ യൂത്ത് പോണത്. ഇവരെന്ത് വൈബ്? നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ലൈറ്റല്ല. അവർക്ക് സംസാരിക്കാൻ, സ്വസ്ഥമായിരുന്ന് സംസാരിക്കാനുള്ള ഇടങ്ങൾ വേണം. ജപ്പാനിൽ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ നല്ലിടങ്ങളുണ്ട്. മൊബൈൽ വരത്തില്ല, ഇങ്ങോട്ട് കിട്ടത്തില്ല, അങ്ങോട്ടും പോകത്തില്ല. മൊബൈൽ ജാമേഴ്സ് ഉള്ള നല്ലിടങ്ങളുണ്ട്. നമുക്കിടങ്ങളില്ല. നമ്മുടെ പാർക്കിൽ ഒരാണോ ഒരു പെണ്ണോ പോയിരുന്ന നമുക്ക് പ്രശ്നമാണ്, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് പ്രശ്നമാണ്. പിന്നെ നമ്മൾ ആണിനെയും പെണ്ണിനെയും കൂടെ നമ്മൾ പറയേണ്ടിയിരിക്കുന്നു. കാര്യം നമ്മുടെ ഇടങ്ങളെ നമ്മൾ കാണുന്ന രീതികൾ വളരെ വ്യത്യസ്തമാണ്. അപ്പോൾ അതിൻ്റെ അവയർനെസ് യൂത്തിന് കൊടുക്കണം. സംസാരിക്കുന്നത് തെറ്റില്ല എന്ന് പറയണം. ലിസണിങ് ഹബ്ബുകൾ കൊണ്ടുവരണം. ഇത് എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൻ്റെ ഭാഗമായി ഓൾറെഡി ആണ് കേട്ടോ. പക്ഷേ അത് നമുക്ക് പ്രാവർത്തികമാക്കുന്ന ഇംപ്ലിമെൻറ്റേഷൻ സ്റ്റൈലിലുള്ള ചെറിയ വ്യത്യാസങ്ങളേ ഉണ്ടാവുള്ളൂ. പക്ഷേ നമ്മൾ ഒരുപാട് ഉയരത്തിലേക്ക് എത്തുന്നുണ്ട്. മെട്രിക്സിൽ പുരുഷ സ്ത്രീ അനുപാതത്തിൽ ഏറ്റവും പെട്ടെന്ന് മരണപ്പെടുന്നത് പുരുഷന്മാരാണ്, 70s ആണ്. സ്ത്രീകൾ 80s. ഏറ്റവും കൂടുതൽ ഒറ്റപ്പെടുന്നത് സ്ത്രീകളാണ് 80s. കാരണം എന്ന് വെച്ചാൽ ആക്സിഡൻറ്റിൽ ഡെത്ത് ആണുങ്ങളാണ് കൂടുതൽ. സൂയിസൈഡിലും ഇവർ കൂടുതലാണെന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ ഒറ്റപ്പെടുന്നത് സ്ത്രീകളാണ്. സ്ത്രീകൾ ഈ ഒരു അവസ്ഥയിൽ ഒറ്റപ്പെടുന്ന സമയത്തുണ്ടാകുന്ന ഒരുപാട് മാനസിക പ്രശ്നങ്ങൾ ഒരുപാടുണ്ട്. സോ ഡിപ്രഷൻ ഹൈ റേറ്റ് നിൽക്കുന്നത് സ്ത്രീകളിലാണ്, സ്കിസോഫ്രീനിയ നിൽക്കുന്നത് പുരുഷന്മാരിലാണ്. ഇങ്ങനത്തെ ഒക്കെ സ്റ്റഡീസ് നമ്മൾ ചിന്തിപ്പിക്കേണ്ടത് എന്താണെന്നറിയോ? എൻ്റെ വീട്ടിലെ 4 ഹാപ്പിയാണോ? നമ്മൾക്ക് ചുറ്റുമുള്ളവരെ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നുണ്ട്. സോ ഗിവിങ് ഈസ് ഹാപ്പിനെസ്. അവയർനെസ് ഈസ് വെരി ഇമ്പോർട്ടൻ്റ് ഇൻ മെൻ്റൽ ഹെൽത്ത്. ദാറ്റ് അവയർനെസ് ഫ്രം ദ സ്ക്രാച്ചസ്, ഫ്രം LKG ഓൺവേർഡ്സ്. നിനക്ക് അച്ഛനെയാണോ അമ്മയാണോ ഇഷ്ടമെന്ന് ചോദിക്കുന്നത്, എനിക്ക് എന്നെ ഇഷ്ടമെന്ന് പഠിപ്പിക്കുന്ന സിസ്റ്റം എപ്പോൾ ചേഞ്ച് ആവുമോ? അത് നമ്മളിവിടെ ചോദിച്ച പോലെ ടോക്സിക് പോസിറ്റിവിറ്റി ആകരുത്. അല്ലാതെ എനിക്ക് എന്നെയാണ് ഇഷ്ടം, ഞാൻ ആരെപ്പോലെ, എന്നെപ്പോലെ, ഐ എം ഓസം. ഈ അവയർനെസ് എല്ലാ മേഖലകളിലേക്കും നമ്മൾ കൊണ്ടുവന്നാൽ എനിക്ക് ഭയങ്കര വിശ്വാസമാണ്. പുതിയ തലമുറയെ അല്ലെങ്കിൽ പുതിയത് പഴയതെന്നുണ്ടെങ്കിൽ എനിക്ക് എൻ്റെ കുട്ടികളെ ഭയങ്കര വിശ്വാസമാണ്. എന്ത് പറഞ്ഞു കൊടുത്താലും അമേസിംഗ് ആണ്, അത് അക്സെപ്റ്റ് ചെയ്യാൻ. അത്രയ്ക്കും പോസിറ്റിവിറ്റിയുള്ള ഇത് വലിയ വലിയൊരു സംവിധാനത്തിലേക്ക് നമുക്ക് പോകാൻ പറ്റും. ആൻഡ് മൈ വിഷൻ ഈസ് ദാറ്റ് ടു ബിൽഡിങ് എ സീറോ ഹബ് ഇൻ ദ സെൻസ് ആസ് ഐ ടോൾഡ് യു, ലിസണിങ് വേർ എവറിത്തിങ് ഈസ് ലിസൺഡ് ബൈ. എന്തും പറയാം. ഇപ്പോൾ സെഷനിലെ പോൺ അഡിക്ഷൻ ഞാൻ മാമിനോട് എങ്ങനെ പറയും? വൈ കാണ്ട്. മാസ്റ്റർബേഷൻ എനിക്ക് ചെയ്യണമെന്നാണ് ആഗ്രഹമെന്നുണ്ടെങ്കിൽ ഒരു 40 തവണ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഒരു തവണയെങ്കിലും ചെയ്തുകൂടെയെന്ന് ചോദിച്ചാൽ വൈ നോട്ട്? ഒരാളെ അയാളായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ അയാൾക്ക് ഗൈഡൻസ് കൊടുക്കുന്നതാണ് ഹോപ്പ് കോച്ചിങ്. ഈ ഹോപ്പ് കോച്ചിങ്ങിന് ഒത്തിരി തലങ്ങളുണ്ട്. ഈ തലങ്ങളെ എല്ലാവരും മനസ്സിലാക്കണം. പണ്ട് കാലത്ത് നമ്മുടെ വീട്ടിൽ അപ്പൂപ്പോണ്ടെങ്കിൽ അപ്പൂപ്പാവോട് പോയിട്ട് നമ്മൾ പോയിട്ട് വർത്തമാനം പറഞ്ഞിരിക്കുമ്പോൾ അവർ പറയുന്ന കുറേ കാര്യങ്ങൾ ഇന്ന് നാട്ടിൻപുറത്ത് ഇല്ല. നമുക്ക് ഇതൊരു കൂട്ടായ പ്രവർത്തനമാണ്. കൂട്ടായ ഹബ്ബുകൾ ഉണ്ടാവണം. നമ്മളിപ്പം ഒരുപാട് ക്ലബ്ബുകൾ, അതോറിറ്റി, എല്ലാ റിലീജിയനകത്തായി പോവാണ്. അത് മാറ്റിപ്പെട്ടിട്ട് ഒരു മതത്തിൻ്റെയും ഒരു ജാതിയുടെയും ഈസത്തിൻ്റെയും ഒരു പൊളിറ്റിക്സിൻ്റെയും അകത്ത് ഈ കാര്യത്തിന് കൊണ്ടുവരാതെ കുറേ നന്മയുള്ള മനുഷ്യരിലേക്ക് ഹബ്ബുകൾ കൊണ്ടു. സോ വി ആർ ഡൂയിങ്, ദാറ്റ്സ് വാട്ട് ഐ എം വെരി ഒപ്റ്റിമിസ്റ്റിക്. വിത്തൗട്ട് എ നോക്കസ് വി ആർ ഡൂയിങ്. 10,000 ചിൽഡ്രൻ വി സേവ്ഡ്. വി സേവ്ഡ് 32 സൂയിസൈഡ്സ്. വി സേവ്ഡ് 38 ഫാമിലീസ്. സോ ആ വി ക്യാൻ ഡു. വി ആർ നത്തിങ് ഫെലോസ്, ദെൻ ഓൾസോ വി ആർ ഡൂയിങ്. വൈ കാൻഡ് വി അതർ പീപ്പിൾ ക്യാൻ ഡു? സോ ഇത് എല്ലാവരുടെയും ഉത്തരവാദിത്തമാണ്. നമ്മളിത് ഈ മാലിന്യ സംസ്കരണം പോലെ തന്നെയാണ്. നമ്മൾ ഈ റോഡ്, ഒരു നിയമം ഞങ്ങൾ ഭൂമികയിൽ വെച്ചത്, ഒരു പ്രോജക്റ്റ് വെച്ചത്, ഈ ഇപ്പം നമ്മളുടെ ഓഫീസിൻ്റെ നേരെ ഓപ്പോസിറ്റ് ചെടികളുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്തം എനിക്കായാലും എൻ്റെ ഓഫീസ് ഭംഗിയാക്കിയാൽ എല്ലാ സ്ഥലവും വൃത്തിയാവില്ലേ? അപ്പോൾ അതുപോലെ തന്നെയാണ് മെൻ്റൽ ഹെൽത്തിൻ്റെയും കാര്യവും. അത് ഒരാളെ കൊണ്ടോ ഒരു സമൂഹത്തെ കൊണ്ടല്ല, നമ്മളെല്ലാവരും കൂട്ടായ രീതിയിൽ അവയർനെസ്സിലൂടെ മുന്നോട്ട് വന്ന് ബോധവൽക്കരണത്തിലൂടെ പഠിച്ചു പഠിക്കുന്നതിലൂടെ. എന്നോട് ചോദിക്കുക, എനിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചാൽ ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. ഐ വിൽ സ്പീക്ക് ടു മൈ ലിറ്റിൽ കിഡ്സ്, ഐ വിൽ സ്പീക്ക് ടു മൈ കൊളീഗ്സ്, ഐ വിൽ സ്പീക്ക് ടു മൈ ഇൻറ്റേൺസ്. സോ എല്ലാം അണ്ടർസ്റ്റാൻഡ് ചെയ്ത് മുന്നോട്ട് പോകും. സോ ഐ എം സോ ഹാപ്പി ടു സ്പീക്ക് യു ഹിയർ റിയലി. ഞാൻ പോഡ്കാസ്റ്റുകളിലൊന്നും പോയിട്ടില്ല. ക്ഷണങ്ങളെല്ലാം ഞാൻ ഇങ്ങനെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ, ബിക്കോസ് നമുക്ക് നമ്മളായിട്ടിരുന്നേ പറയാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. ചില സാധനങ്ങൾ അതിന് അതുപോലെ പറയണം എന്നുള്ളത് പറ്റാത്തത് കൊണ്ടാണ് പലതും ചെയ്യാതിരുന്നത്. പക്ഷേ അഫ്കോഴ്സ് ഐ എം പ്രൗഡ് ഓഫ് യു പീപ്പിൾ, ഓൾ ദ വെരി ബെസ്റ്റ് വിത്ത് ഓൾ സപ്പോർട്ട്. ഇത്രയും കാര്യങ്ങൾ കേൾക്കുന്ന ഒരാളില്ലെങ്കിലും സെൽഫ് ലവ് ഉണ്ട്. നാളെ രാവിലെ അഫർമേഷൻ എനിക്ക് എടുക്കണം. ഇപ്പോൾ നമ്മൾ ഓ ഒപ്പനൊപ്പം എന്ന് പറഞ്ഞു, ആ പറയുന്നത് പോയിട്ട് ഒരാളെങ്കിലും സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ പോഡ്കാസ്റ്റ് സക്സസ്ഫുൾ ആവും.
Thank you so much.
Thank you. Wonderful youth. Thank you.